things are possible. Only
പ്രാർത്ഥനയ്ക്കായി നമുക്കിപ്പോൾ തലകുനിക്കാം. നമ്മുടെ തലകളെ വണങ്ങിക്കൊണ്ട് നിൽക്കുമ്പോൾ എന്തെങ്കിലും പ്രത്യേക അഭ്യർത്ഥനകൾ ദൈവം മുമ്പാകെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ഞാൻ ആശ്ചര്യപ്പെടുന്നു. നിങ്ങളുടെ കൈ ഉയർത്തുക മാത്രം ചെയ്തുകൊണ്ട് നിങ്ങളുടെ കൈയുടെ അടിയിൽ നിങ്ങളുടെ അഭ്യർത്ഥനയെ ഉയർത്തിപ്പിടിക്കുക. സ്വർഗീയപിതാവെ, നിത്യതയുടെ ഈ വശത്ത് ഒരുമിച്ച് കൂടാൻ മറ്റൊരു സമയം കൂടി ലഭിച്ചിരിക്കുന്നതിനായി ഞങ്ങൾ നന്ദിയുള്ളവരാകുന്നു. അങ്ങയിൽ നിന്നും ശക്തി പുതുക്കുന്നതിനായി ഞങ്ങൾ ഇന്ന് രാവിലെ നോക്കിക്കൊണ്ടിരിക്കുകയും അത് ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ധൈര്യം നൽകുന്നതിനു വേണ്ടിയുമാകുന്നു. എബ്രായ മക്കൾ ചെയ്തതുപോലെ ഞങ്ങൾ അത് രാവിലെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. അത് രാത്രിയിൽ അവർക്ക് നൽകിയിരുന്ന മന്ന പ്രാപിക്കുവാനും അത് വരും ദിവസങ്ങളിൽ അവരെ നിലനിർത്തുന്നതിനുമായിരുന്നു. ഞങ്ങൾ ആത്മീയ മന്നയ്ക്കായി ഇന്ന് രാവിലെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. അത് യാത്രയ്ക്ക് വേണ്ടിയുള്ള ശക്തി പകരുന്നതിനാകുന്നു. മുകളിലേക്ക് ഉയർത്തിയിരിക്കുന്ന ഓരോ കരങ്ങൾക്കും താഴെയായി കർത്താവെ, അവർക്ക് ആവശ്യമുള്ളതെല്ലാം നീ അറിയുന്നു. ഞാൻ എന്റെ പ്രാർത്ഥനയെ അവരോടുകൂടെ അങ്ങയുടെ മുമ്പാകെ വെക്കുന്നു. അതായത് അവിടുന്ന് അവർക്ക് ആവശ്യമുള്ള എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രോഗികളെയും പീഡിതരായവരെയും സുഖപ്പെടുത്തണമേ. അവിടുന്ന് ദൈവമാണെന്ന് ഞങ്ങൾ അറിയുകയും കൂടാതെ നിനക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുമെന്നും ഞങ്ങൾ അറിയുന്നു. കൂടാതെ അവയെ ചെയ്യാമെന്ന് വാഗ്ദത്തം ചെയ്യുകയും അതാ പാട്ട് നമ്മോട് ആവശ്യപ്പെട്ടതുപോലെ നമുക്ക് ചെയ്യാൻ കഴിയുമെങ്കിലാകുന്നു വിശ്വസിക്കുക മാത്രം. അതോടൊപ്പം നാം കേട്ടതായ മഹത്വമേറിയ വാക്കുകൾ രാജാവുമായി നടക്കുകയും സംസാരിക്കുകയും ചെയ്യുക. ഇപ്പോൾ പിതാവായ ദൈവമേ, അങ്ങയുടെ വചനത്തെ ഇന്ന് രാവിലെ അത് പുറപ്പെട്ടു പോകുമ്പോൾ അതിനെ അനുഗ്രഹിക്കണമേ. അത് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വിശ്രമസ്ഥാനം കണ്ടെത്തുന്നതിനിടയാക്കണമേ പിതാവെ. അതിനാൽ ഞങ്ങൾ അപേക്ഷിച്ചതായ കാര്യങ്ങൾ അത് കൊണ്ടുവരുന്നതിനിടയാക്കണമേ. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇത് അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾക്കിരിക്കാം. നന്ദിയുണ്ട് സഹോദരി. ഇതിപ്രകാരം പറഞ്ഞിരിക്കുന്നതായി ഞാൻ വിശ്വസിക്കുന്നു. യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്നവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ഇന്നലെ ഹോട്ട് സ്പ്രിംഗ്സ് വിട്ടു വരുമ്പോൾ സഹോദരൻ മൂർ പറയുകയായിരുന്നു. സഹോദരൻ ബ്രഹാം പറഞ്ഞു, നിങ്ങൾ ടെക്സാസിൽ എന്നോടൊപ്പം അവിടെയുള്ള കൺവെൻഷനിലേക്ക് വണ്ടി ഓടിച്ചു വരില്ലേ? പറഞ്ഞു, രണ്ടു ദിവസം വിശ്രമിക്കാമല്ലോ. ഞാൻ പറഞ്ഞു, എനിക്ക് നാളെ രണ്ട് ശുശ്രൂഷകളുണ്ട്. അദ്ദേഹം പറഞ്ഞു, രണ്ട് ശുശ്രൂഷകളോ? ഞാൻ പറഞ്ഞു, അതെ. പറഞ്ഞു, നിങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്നത് പോലെ കഠിനമാകുന്നു എന്നിട്ട് പറഞ്ഞു, അവ ഓരോന്നും കഴിഞ്ഞ് ഒരു മനുഷ്യൻ ഒരാഴ്ച വിശ്രമിച്ചിരിക്കേണ്ടത് ആവശ്യമാകുന്നു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഒരു പാസ്റ്റർ എടുക്കുക. അദ്ദേഹം തന്റെ ഞായറാഴ്ച രാവിലത്തെ സന്ദേശം നൽകുകയും അങ്ങനെയെല്ലാമായിട്ട് പറഞ്ഞു. പിന്നെ അദ്ദേഹം ബാക്കി ആഴ്ച മുഴുവൻ വിശ്രമിക്കുന്നു. കൂടാതെ അത് തന്നെയും ചിലപ്പോൾ 30 മിനിറ്റോ അല്ലെങ്കിൽ മറ്റെന്തോ ആകാം. എന്നിട്ട് പറഞ്ഞു, നിങ്ങളിവിടെ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ മണിക്കൂർ ഒരേ സമയത്ത് പ്രസംഗിച്ചിരിക്കുന്നു. പറഞ്ഞു, പിന്നെ ദിവസം തോറും, ചിലപ്പോൾ ദിവസത്തിൽ രണ്ടു തവണയും തുടർന്ന് ഒരു പ്രാർത്ഥനയുടെ നിര നടത്തുകയും അതോടൊപ്പം ആ വിവേചനവും എല്ലാമാകുന്നു. പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾ വീട്ടിലേക്ക് പോകുന്നുവെന്ന് പറയുകയും ഞായറാഴ്ച രണ്ട് ശുശ്രൂഷകൾ ഉണ്ടെന്നും പറയുന്നുവോ? ഞാൻ പറഞ്ഞു, അതെ ശ്രീമാൻ. നിങ്ങൾ ഇതെങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്റെ സഹായം യഹോവയിൽ നിന്ന് വരുന്നു. നോക്കൂ, സമയം വൈകിയിരിക്കുന്നു. ആരോ ഒരാൾ കുറച്ചുനേരം മുമ്പേ ആരോ പ്രാർത്ഥനയിൽ പറഞ്ഞിരുന്നു. അത് ഞാൻ അകത്തേക്ക് നടന്നു വരുമ്പോഴായിരുന്നു. സമയം വൈകിയിരിക്കുന്നു, ആവശ്യം വലുതായിരിക്കുന്നു. അങ്ങനെ നാം ഇവിടെ നമ്മൾ ഉൾപ്പെട്ടിരിക്കുന്ന ഭാഗത്തെ ഇടുന്നതിനായി ശ്രമിച്ചുകൊണ്ട് നാം ആയിരിക്കുന്ന ഈ മഹത്തായ നാഴികയെ സഹായിക്കുന്നതിന് ഇവിടെയായിരിക്കുന്നു. ഇപ്പോൾ കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇന്ന് രാത്രിയിൽ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം നിങ്ങളുടെ ജീവിതം സുവിശേഷത്തിന് മാന്യമാണോ, അതാണ്. ഞാനത് ടേപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കൂടാതെ ഇപ്പോൾ അവർ ഇന്ന് രാവിലെ ഇത് ടേപ്പ് ചെയ്യാൻ പോകുന്നുണ്ടോ അതോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഞാൻ കുറച്ചുപേരെ മുറിയിൽ കാണുന്നു. അവിടെ ചിലർ അകത്തുണ്ടായിരിക്കുന്നു. അവർ തന്നെയാണെന്ന് ഞാൻ കരുതുന്നു. ഞാൻ ചെയ്തത്, ഞാൻ സഹോദരൻ നെവിൽ തന്നെ ഇത് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ചോദിച്ചിരുന്നു. അദ്ദേഹം തന്നെ തന്റെ സന്ദേശവുമായി മുന്നോട്ട് പോകുന്നതിന് ചോദിച്ചിരുന്നു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ പിന്നിലായി വന്ന് എന്തെങ്കിലും ചില കാര്യങ്ങൾ പറയട്ടെ. എന്നാൽ അവർക്ക് സൺഡേ സ്കൂൾ പാഠം ടേപ്പ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്തുകൊണ്ട്? അത് നന്നായിരിക്കും. അതിനുശേഷം കർത്താവ് അനുവദിക്കുന്ന പക്ഷം അടുത്ത ഞായറാഴ്ച, അതായത് കർത്താവ് അനുവദിച്ചിട്ട് ഞങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ, ഞാൻ വളരെ നീണ്ട സമയമായി ആഗ്രഹിച്ചിരുന്ന ഒരു വിഷയത്തിൽ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെയുള്ള സന്ദേശങ്ങൾ ആദ്യം ഈ കൂടാരത്തിൽ നിന്നും സംസാരിക്കുമെന്ന് ഞാൻ വാഗ്ദത്തം ചെയ്തിരുന്നതുപോലെ തന്നെ അത് ആ ടേപ്പ് ചെയ്ത സന്ദേശങ്ങളാകുന്നു. ഞാൻ ഈ തലമുറയെ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചതിനുവേണ്ടി കുറ്റാരോപണം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അടുത്ത ഞായറാഴ്ച രാവിലെ കർത്താവ് അനുവദിക്കുന്ന പക്ഷം അങ്ങനെ. ഇപ്പോൾ ഇന്ന് രാത്രി 7 മണിക്ക് അല്ലെങ്കിൽ 7:30 നിങ്ങളുടെ ജീവിതം മാന്യമാണോ എന്ന സന്ദേശമാകുന്നു. ഇപ്പോൾ പലപ്പോഴും ഈ സന്ദേശങ്ങളെ കുറിച്ച് ഇപ്രകാരം സംസാരിക്കുമ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ കട്ടിയായി വെട്ടിമുറിക്കുന്ന കാര്യങ്ങളാണ്. അത് ഇവിടെയുള്ള ഈ സഭയ്ക്കോ അല്ലെങ്കിൽ മറ്റെന്തിനെങ്കിലും ഞാൻ ശരിക്കും വാസ്തവമായി അർത്ഥമാക്കുന്നില്ല. നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമല്ലോ, ഞാൻ സംസാരിക്കുമ്പോൾ അത് ലോകമൊട്ടുക്കായി പോകുന്നു. നോക്കൂ, കൂടാതെ നമുക്ക് ലോകമൊട്ടുക്കായി ഒരു ടേപ്പ് സജ്ജീകരണമുണ്ടായിട്ട് അവർ ഈ സന്ദേശങ്ങൾ തിരികെ കാടുകളിലും മറ്റെല്ലായിടത്തുമായി എടുത്തുകൊണ്ടുപോകുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പലപ്പോഴും എന്നെ ചില കാര്യങ്ങൾ പറയാൻ പ്രേരിപ്പിക്കുന്നു. അതങ്ങ് ദൂരെ ഓസ്ട്രേലിയയിലോ മറ്റെവിടെയെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും അവൻ ആഗ്രഹിക്കുന്ന ആർക്കെങ്കിലും വേണ്ടി പറയാൻ ആഗ്രഹിക്കുന്ന അതേ കാര്യം ആയിരിക്കാനിടയുണ്ട്. അതിനാൽ ഒരുപക്ഷെ ചില അവസ്ഥകൾ നിങ്ങൾ പറയും, ശരി, ഇപ്പോൾ ആ അവസ്ഥ ഇവിടെ നിലവിലില്ല, അവൻ എന്തിനാണ് ഇത് പറയുന്നത്? ഒരുപക്ഷെ അത് മറ്റെവിടെയെങ്കിലേക്കും ആകാനിടയുണ്ട്. നിങ്ങൾ കാണുന്നോ? അതിനാൽ അതെ, ഈ സന്ദേശങ്ങൾ ആരിലേക്കും നേരിട്ട് നയിക്കപ്പെടുന്നില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുവെന്ന് എനിക്ക് തീർച്ചയാണ്. ഇത് നേരെ സഭയിലേക്കാണ് നയിക്കപ്പെടുന്നത്. മൊത്തത്തിൽ എല്ലായിടത്തേക്കുമുള്ളതാകുന്നു. കൂടാതെ കർത്താവ് നമ്മെ പറയാനും ചെയ്യാനും പ്രേരിപ്പിക്കുന്നത് എന്തായാലും അതാകുന്നു. ഹോട്ട് സ്പ്രിംഗ്സിൽ പഴയ പരിഷ്കാരത്തോടുകൂടിയ ആ പെന്തിക്കോസ് യോഗങ്ങളിൽ ഒരു മഹത്വമേറിയ സമയമായിരുന്നു. അവിടെയുള്ള പെന്തിക്കോസ് ജനങ്ങളായ നിങ്ങളിൽ വളരെയധികം പേരും സംതൃപ്തരാണെന്ന് എനിക്ക് തീർച്ചയാണ്. നിങ്ങൾ പോയിരിക്കെ അത് നിങ്ങൾ അവിടെ പോയവരാകുന്നു. ശരി, ഇപ്പോൾ എനിക്ക് ആ കൂട്ടത്തെ അറിയില്ല. ഞാൻ ഒരാഴ്ചത്തേക്ക് അവിടെ പോകാൻ കരുതിയിരുന്നു. എന്നിട്ട് രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ദിവസം ഞാൻ നൽകിയിരുന്നു. എന്നാൽ ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ യോഗത്തിൽ തീർച്ചയായും അവർക്ക് വിശ്വസിക്കാനുള്ള ദൈവവിശ്വാസമുണ്ടായിരുന്നു. നിങ്ങളിൽ ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ, അതിനെക്കുറിച്ച് എനിക്കറിയാം. ഇവിടെയുള്ള ഈ മഹിള അവിടെ ആ മൂലയിൽ അവരിയിരിക്കുന്നു. അവർ ആരാണെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ നേരെ ഇവിടെ തന്നെ അവർ അവിടെ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. കൂടാതെ ഒന്ന് രണ്ട് സഹോദരന്മാരും അവിടെ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. സഹോദരൻ ജാക്സണും മറ്റുള്ളവരും, സഹോദരൻ പാമർ എന്നിവരായിരുന്നു. ജനങ്ങൾക്ക് വിശ്വാസമുള്ളപ്പോൾ അതാണ് അവർക്ക് ലഭിക്കുന്നത്. നോക്കൂ, രോഗശാന്തിയുടെ നിരയെ ശ്രദ്ധിച്ചോ. അവിടെ ആരെങ്കിലും ഒരാൾ ദൈവം സുഖപ്പെടുത്തിയല്ലാതെ കടന്നു വരികയോ അല്ലെങ്കിൽ പുറത്തു പോയവരോ ഉണ്ടായിരുന്നില്ല. നോക്കൂ നോക്കൂ, അതിനാൽ നിങ്ങൾക്ക് വിശ്വാസമുള്ളപ്പോൾ, കൂടാതെ മറ്റൊരു കാര്യം എന്നത് അവിടെ ഉണ്ടായിരുന്ന ഉണർച്ചയും നൃത്തവും ഒച്ചവെക്കലും നിങ്ങളിൽ ചിലർ ഒരുപക്ഷെ മനസ്സിലാക്കിയിട്ടുണ്ടാകില്ല എന്ന് വരാം. ശരി, അവർ വെറുതെ അവർ ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയെ നോക്കിയിരുന്നില്ല, അവർ ദൈവം മുമ്പാകെ ഒച്ചവെക്കുകയായിരുന്നു. നോക്കൂ, അത് വളരെ ശരിയാണ്. എന്നാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അത് ഞാൻ കണ്ടിട്ടുള്ളതിലും വെച്ച് ഏറ്റവും വൃത്തിയായി കാണപ്പെട്ട സ്ത്രീകളുടെ കൂട്ടങ്ങളിൽ ഒന്നായിരുന്നു. അത് അവരുടെ ആ നീണ്ട മുടിയും, കൂടാതെ അതോടൊപ്പം ആ ജനങ്ങൾ അവിടെയുള്ള കാടുകളിൽ നിന്നും അവിടെയുള്ള കുറ്റിക്കാടുകളിൽ നിന്നുമുള്ളവരായിരുന്നു. എന്നാൽ അത്രയും ആധുനികമായി കാണപ്പെടുന്ന ആരെയും ഞാൻ അവിടെ ചുറ്റുമായി കണ്ടിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. അത് എല്ലാത്തരം കെട്ടിച്ചമയ്ക്കലും അതുപോലെയുള്ള മറ്റു കാര്യങ്ങളും ഉപയോഗിക്കുന്നതാകുന്നു അത് കാണിക്കുന്നത്. അവർ പഠിപ്പിക്കുന്നതായ എല്ലാ കാര്യങ്ങളിലും ഞാൻ അവരുമായി യോജിക്കുന്നില്ലായിരിക്കാം. പക്ഷേ എനിക്ക് തീർച്ചയായും അവിടെ ഇത് സമ്മതിക്കാൻ കഴിയും. അതായത്, അവർ ക്രിസ്ത്യാനികളെ പോലെ കാണപ്പെട്ടിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ കർത്താവ് എന്നെ ഒരു വിഷയത്തിൽ സംസാരിക്കുന്നതിനായി നയിച്ചു. ഇന്നലെ അല്ലെങ്കിൽ മിനിഞ്ഞാൻ ഉച്ചയ്ക്കായിരുന്നു. കർത്താവെ, ഒരിക്കൽ കൂടി മാത്രം. സഭയ്ക്ക് തന്നെയും അവിടെ ഉണ്ടായിരുന്നവരിൽ ചിലർ തന്നെ അറിഞ്ഞിരുന്നില്ല. ഞാനത് ഒരു ഉദ്ദേശത്തിനായി ചെയ്തതായിരുന്നു. കാരണം കർത്താവ് എന്നെ അത് ചെയ്യാനായി നയിച്ചിരുന്നു. ആ ചെറിയ കൂട്ടം മറ്റെന്തിലേക്കോ വ്യതിചലിച്ചുകൊണ്ടിരുന്നു. അതിനായി കർത്താവ് അത് ചെയ്യാനായി സഹായിച്ചു. അതിനാൽ അത് വളരെ അത്ഭുതകരമായിരുന്നു. ഞാൻ തീർച്ചയായും, നിങ്ങൾക്കറിയാമോ, കാര്യങ്ങൾ ഇതുപോലെ തുടരുന്നു. നിങ്ങൾക്കൊരാത്മീയ കണ്ണില്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. നോക്കൂ, നിങ്ങൾക്ക് ആ കാര്യങ്ങൾക്കായി മുമ്പോട്ട് നോക്കി കാത്തിരിക്കേണ്ടത് ആവശ്യമാകുന്നു. ഞാൻ കടന്നു വരികയായിരുന്നു. അപ്പോൾ ഈ സഹോദരൻ അൻഗ്രൻ, ആ മനുഷ്യൻ പാടുന്നത് ഞാൻ കേട്ട രണ്ടാമത്തെ സമയമാകുന്നു. ഞാൻ മുറിയിലേക്ക് നടന്നു കയറുന്നതിനിടയിൽ അദ്ദേഹം പാടുകയായിരുന്നു. ഞാൻ രാജാവിനോടൊപ്പം നടക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു. ഞാൻ ഓർത്തു, അത് മനോഹരമായിരിക്കുന്നില്ലേ? എപ്രകാരം രാജാവ് എപ്പോഴും, നോക്കൂ, നടക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു. അതിന്റെ അർത്ഥം ഇതൊരു നിരന്തരമായ കൂട്ടായ്മയാണ്. അത് സഭയിൽ മാത്രമല്ല, എന്നാൽ എല്ലായിടത്തും രാജാവുമായി നടക്കുകയും സംസാരിക്കുകയും ചെയ്യുക. അങ്ങനെ അവിടെ ഞങ്ങൾ മതിലിലേക്ക് നോക്കി. അവിടെ ഒരു ചെറിയ ചിത്രത്തിൽ ഒരു കാർഡ് ഒട്ടിച്ചിരുന്നു. അത് ജോർജ് ടോഡ് എന്നയാൾ എനിക്കായി വരച്ചിരുന്ന ഒരു തരത്തിൽപ്പെട്ട ഒരു ചിത്രമായിരുന്നു. എന്തുകൊണ്ടാണ് ആ മനുഷ്യൻ ഇത് ചെയ്തതെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ ചിലപ്പോൾ അദ്ദേഹം വിചാരിച്ചിരുന്നു കാണില്ല. അദ്ദേഹം അത് വരച്ചിരിക്കുകയും അതൊരു പർവ്വതത്തിന്റെ ചിത്രമായിരുന്നു. തിരികെ കാട്ടിൽ ഒപ്പം ഒരു അരുവി അലയടിച്ച് ഒഴുകുന്നതായിരുന്നു. ഈ അരുവിയുടെ മറുവശത്ത് അവിടെ ഒരു പെൺമാനും ഒരു ഇളമാനും അവയുടെ ചെവികൾ മുകളിലേക്ക് ഉയർത്തി ഈ അരുവിക്ക് കുറുകെ നോക്കിക്കൊണ്ട് നിന്നിരുന്നു. ശ്രീമാൻ ടോഡ് ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്ക് അദ്ദേഹത്തെ അറിയില്ല. എന്നാൽ ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ആ ചിത്രം നോക്കിയപ്പോൾ കർത്താവിനോട് സംസാരിക്കുകയുണ്ടായി. ഒരുപക്ഷെ അദ്ദേഹം അത് വരച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം അത് അറിഞ്ഞില്ലായിരിക്കാം. എന്റെ കൂടെ ഉണ്ടായിരുന്ന ആ മനുഷ്യൻ വെടിവെക്കാൻ പോയിരുന്ന മാനിനെക്കുറിച്ചും അതിനുശേഷം അദ്ദേഹത്തിനുണ്ടായ വിളിയെക്കുറിച്ചുമുള്ള എന്റെ ചെറിയ കഥ ഓർക്കുന്നുണ്ടാകുമല്ലോ. ശരി, അവൾ അവളുടെ ഇളമാനുമായി അവിടെയുണ്ട്. അത് ജീവജലാശയത്തിന് അരികിലാകുന്നു. നോക്കൂ, പ്രചോദനം എപ്രകാരം ആ തള്ളമാനും അതിന്റെ കുട്ടിയും അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഓർത്തു, അതെ, മറുവശത്ത് അവിടെ നിത്യഹരിത വൃക്ഷങ്ങളുടെ അരികിലായി എനിക്കൊരു ഒരു അമ്മയും കുട്ടിയും അവിടെ ഉണ്ടായിരിക്കുന്നു. അവരും അവിടെ കാത്തിരിക്കുകയാകുന്നു. സഹോദരൻ ജോർജ് ടോഡ്, ഇന്ന് രാവിലെ അദ്ദേഹം ഇവിടെയുണ്ടെങ്കിൽ നന്ദിയുണ്ട് സഹോദര. ഇപ്പോൾ എനിക്ക് സൺഡേ സ്കൂൾ പാഠമുണ്ടായിരിക്കുന്നു. ഞാൻ സാധാരണയായി അതുമായി ഒരുവിധം ദൈർഘ്യമുള്ള വ്യക്തിയാകുന്നു. എന്റെ ഹൃദയത്തിൽ എന്തോ ചില കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു, എനിക്കറിയില്ല. അത് ഇന്നലെ മുതലായിരുന്നു. ഇപ്പോൾ നാം കർത്താവ് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതൊരു വിഷയമാണ്. എനിക്ക് പ്രായമാകുകയാണ്. കൂടാതെ എനിക്ക് എത്രയധികം സമയം കൂടി ഇവിടെ ഉണ്ടായിരിക്കണമെന്ന് എനിക്കറിയില്ല. എന്നാൽ സഭയിൽ ഒരു വലിയ ചോദ്യമുണ്ട്. അതിൽ ജനങ്ങൾക്ക് ഒരു വ്യത്യാസമുണ്ടാക്കിയിട്ട് വ്യത്യസ്തമായ ആശയങ്ങളായിരിക്കുന്നു. അതിപ്രകാരം ആ ആപ്പിൾ ഭക്ഷിച്ചതുപോലെയാണ് ഞാൻ ഈ സന്ദേശത്തിൽ പ്രസംഗിക്കുകയും അത് ആപ്പിളുകൾ അല്ലായിരുന്നുവെന്ന് തിരുവെഴുത്തുകളിലൂടെ തെളിയിക്കാൻ കഴിയുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നോക്കൂ, അത് വളരെയധികം ആശയക്കുഴപ്പമുണ്ടാക്കിയിരുന്നു. അതിനാൽ ഒരുപക്ഷെ ഞങ്ങൾ പോകുന്നതിന് മുമ്പ് നമുക്കിപ്പോൾ തിരികെ പോകേണ്ടിയിരിക്കുന്നു. ഏകദേശം 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്കറിയാമോ തിരികെ അരിസോണയിലേക്കാകുന്നു. അതിനാൽ കഴിയുമെങ്കിൽ ഞാൻ പോകുന്നതിന് മുമ്പ് കർത്താവ് അനുവദിക്കുന്നുവെങ്കിൽ ഞാൻ തിരുവെഴുത്തെടുക്കാൻ ആഗ്രഹിക്കുന്നു. അത് ടേപ്പ് ചെയ്യരുത്. അവർ അഥവാ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ടേപ്പ് വിൽക്കരുത്. അത് പുറത്തു പോകാൻ അനുവദിക്കരുത്. വിവാഹത്തിന്റെയും വിവാഹമോചനത്തിന്റെയും യഥാർത്ഥ സത്യം വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു ചോദ്യമാണ്. ഇത് അവസാന നാഴികകളാണ്. അതായത് അപ്പോൾ ദൈവത്തിന്റെ സകല മർമ്മങ്ങളും നിവൃത്തിയായിരിക്കണം. ഇന്നലെ പർവ്വതങ്ങൾക്കിടയിലൂടെ കടന്നു വരുമ്പോൾ ഏകദേശം പകൽ വെളിച്ചമായിരിക്കും. പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുന്നതായി കാണപ്പെട്ടിരുന്നു. അത് ടേപ്പ് ചെയ്ത് വിട്ടേക്കുക. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എന്നാൽ വിവാഹത്തിന്റെയും വിവാഹമോചനത്തിന്റെയും യഥാർത്ഥ സത്യം അതാകുന്നു. അവരിൽ ചിലർ പറയുന്നത് അവർ വ്യഭിചാരത്തിലായിരുന്നുവെന്ന് അവർക്ക് സത്യം ചെയ്യാൻ കഴിയുമെങ്കിൽ പിന്നെ ആളുകൾക്ക് വിവാഹം കഴിക്കാം. മറ്റുള്ളവർ പറയുന്നത് ശരി, അവർ പരസ്പരം അപമര്യാദയായി പെരുമാറിയാൽ പിന്നെ അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല. ഭൂമിയിൽ നരകത്തിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഭൂമിയിൽ സമാധാനത്തോടെ ജീവിക്കുന്നതാണ്. അങ്ങനെയുള്ള വ്യത്യസ്തമായ ചോദ്യങ്ങളെല്ലാം ആകുന്നു. അവരിൽ ചിലർ പഴയ രീതിയിൽ തന്നെ അവരെ വിവാഹം കഴിക്കുന്നു. മറ്റു ചിലർ അവരുടെ മേൽ വിശുദ്ധ വെള്ളം തളിച്ചിട്ട് അവരെ പിന്നോട്ട് തിരിച്ച് പറയിക്കാൻ ആഗ്രഹിക്കുന്നു. അവർ ഒരിക്കലും വിവാഹിതരായിട്ടില്ല. എന്നിട്ട് അവരെ അനുഗ്രഹിക്കുകയും അവരെ വീണ്ടും സഭയിലേക്ക് തിരിച്ചുവിടുകയും ചെയ്യുന്നു. അവിടെ എല്ലാ തരത്തിൽപ്പെട്ട ആശയക്കുഴപ്പങ്ങളും ഉണ്ടായിരിക്കുന്നു. എന്നാൽ അവിടെ അത്രയുമധികം ആശയക്കുഴപ്പമുണ്ടെങ്കിൽ പിന്നെ എവിടെയെങ്കിലും ഒരു സത്യമുണ്ട്. ഞാൻ വിശ്വസിക്കുകയും ഭയഭക്തിയോടെ ഇത് പറയുകയും ചെയ്യുന്നു. കർത്താവ് എനിക്കിത് വെളിപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടാതെ ഇത് സത്യമാകുന്നു. അത് സഭകൾക്കിടയിൽ കടന്നുകൂടുകയാണെങ്കിൽ അത് ഈ കാര്യത്തെ പിച്ചു ചിന്തിക്കളയും. അത് ചിലപ്പോൾ അതായിരിക്കണം. എന്നാൽ അത് ഞാൻ പാസ്റ്റർമാരെ അതിനുവേണ്ടി അനുവദിക്കുന്നതാണ് നല്ലത്. സഭകളിലെ പാസ്റ്റർമാർക്ക് ഈ ടേപ്പ് കിട്ടാൻ മാത്രം അനുവദിക്കുക. അവരെ അത് ഓടിക്കാനിടയാക്കട്ടെ. അതിനുശേഷം അവർക്ക് അവിടെ നിന്ന് അവരെ മുന്നോട്ട് നയിക്കാനിടയാകും. എന്നാൽ അതിന്റെ യഥാർത്ഥ സത്യത്തെ കാണിക്കാൻ ഞാനത് ടേപ്പ് ചെയ്യാൻ മാത്രം ആഗ്രഹിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു ഇതാകുന്നു ആ നാഴിക. മർമ്മങ്ങൾ നിവൃത്തിയായിരിക്കണം, പൂർത്തിയായിരിക്കണം. ഞങ്ങൾ പറഞ്ഞിരുന്നതുപോലെ കാലഘട്ടങ്ങളിൽ കൂടി ടേപ്പുകൾക്ക് വേണ്ടി അവർ കുടുങ്ങിയിരിക്കുന്നു. അത് നാം ആ 7 മുദ്രകളും ആ 7 സഭാ കാലഘട്ടങ്ങളും കൊണ്ടുവന്നതുപോലെയാകുന്നു. അങ്ങനെ നാം ഇപ്പോൾ 7 കാഹളങ്ങൾക്കും അതിനുശേഷം കലശങ്ങൾക്കുമായി ഒരു സമയത്തെ അഭിമുഖീകരിക്കുകയാണ്. ഒരുപക്ഷെ നമുക്ക് 2 ആഴ്ചത്തെ ഒരു യോഗം നടത്തി രണ്ടും കൂടി ഒരുമിച്ചാക്കി തീർക്കാൻ കഴിയും. ഞാനിത് ടേപ്പ് ചെയ്യപ്പെട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം അതിനു പുറമെ സഭാ കാലഘട്ടങ്ങളുടെ അച്ചടിപ്പിഴ തിരുത്തൽ നടത്തി അതിൽ നിന്ന് പുസ്തകങ്ങൾ നിർമ്മിക്കാനും ഞാനിപ്പോൾ ശ്രമിക്കുകയാണ്. സഭാ കാലഘട്ടത്തിന്റെ 7 പുസ്തകങ്ങളും 7 ടേപ്പുകളും അത്തരത്തിലുള്ള ഒന്നാകുന്നു. നമുക്ക് കഴിയാവുന്നത്രയും വില കുറഞ്ഞ രീതിയിൽ ഇത് ചെയ്യാൻ കഴിയും. അതിനാൽ എല്ലാവർക്കും അത് ലഭിക്കാനിടയാകും. അതിനുശേഷം കർത്താവിന്റെ വരവ് താമസിക്കുകയാണെങ്കിൽ ഞാൻ മുൻപോട്ട് തുടരുകയും കർത്താവിന്റെ നാമത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായും നടക്കുമെന്നുള്ളത് നിങ്ങൾ കാണും. ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല ഇതുവരെയും. അതിൽ ചിലത് പിന്നീട് സംഭവിക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഞാൻ വിശ്വസിക്കുന്നു, അതായത് കർത്താവ് നമ്മെ അത് ഉടനെ തന്നെ ചെയ്യാനിടയാക്കട്ടെ. നാം ജനങ്ങളെ ഒരു സമയം അറിയിക്കും. കാരണം ആ കാര്യം കാര്യങ്ങളെ വന്നും കേൾക്കാനും ധാരാളം പേർ ഇഷ്ടപ്പെടുന്നു. കൂടാതെ ഞാനും അതിനെ അഭിനന്ദിക്കുന്നു. മറ്റാരും അത് വിശ്വസിക്കുകയോ അല്ലെങ്കിൽ ശ്രദ്ധിക്കുകയോ ചെയ്തില്ലെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നത് എനിക്ക് എന്ത് ഗുണം ചെയ്യും? നോക്കൂ, ഇത് വെള്ളത്തിന്മേൽ അപ്പം എറിയുന്നത് പോലെയാണ്. അതിങ്ങനെയായിരിക്കും. ആരും ഇത് വിശ്വസിക്കാൻ പോകുന്നില്ലെങ്കിൽ പിന്നെ അത് നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ ഇടുന്നത് പോലെയാണ്. എന്നാൽ അത് വിശ്വസിക്കുന്ന ആയിരക്കണക്കിന് ആയിരം ജനങ്ങളുണ്ട്. നോക്കൂ, അവരെല്ലാ വചനത്തെയും മുറുകെ പിടിക്കുന്നു. അതുകൊണ്ട് ഈ ശുശ്രൂഷകൾ ലഭിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ കഴിയുന്നത്രയും ജനങ്ങൾ കടന്നുവരാൻ എത്രയും സാധ്യമാണോ അതിന് നാം ആഗ്രഹിക്കുകയും അത് കർത്താവിന്റെ മഹത്വത്തിനാകുന്നു. ദൈവം നമുക്കത് തരുമെന്ന് നാം വിശ്വസിക്കുന്നു. എനിക്കത് ചെയ്യാൻ ദൈവിക പ്രചോദനം ലഭിക്കുന്നതുവരെ അത് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് എല്ലാത്തിനും ഒരു സമയമുണ്ട്. നോക്കൂ, നിങ്ങൾ അതിന് മുമ്പായി പോകരുത്. നിങ്ങൾ നിങ്ങളുടെ ഗോതമ്പ് വിളവിന് മുമ്പേ മുറിക്കുകയാണെങ്കിൽ അത് പാകമാകുന്നതിന് മുമ്പുള്ളതായിട്ട് അവ കൂടിച്ചേരുകയും നിങ്ങളുടെ ഗോതമ്പിന്റെ വലിയൊരു ഭാഗം നിങ്ങൾക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. നോക്കൂ, അതിനാൽ അരിവാൾ വെട്ടാൻ തയ്യാറാകുമ്പോൾ ദൈവം അതിനെ വെട്ടുന്നതിനിടയാക്കും. അപ്പോൾ നാം കൊയ്യാൻ പോകും. എന്നാൽ ഞാൻ അപ്പോൾ എനിക്കിതുപോലെ ആ സമ്മർദ്ദം അനുഭവപ്പെടും. കുറച്ച് സമയത്തിനുള്ളിൽ ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുമെന്ന് ഞാൻ കരുതി. ഇന്നലെ ദിവസം മുഴുവൻ എന്റെ മനസ്സിൽ നിന്ന് അത് മാറ്റാൻ എനിക്ക് കഴിഞ്ഞില്ല. കഴിഞ്ഞ രാത്രി മുഴുവനും അതായിരുന്നു. ഏകദേശം 12 മണിയോടെ ഉറങ്ങാൻ പോയിരുന്നു. ഏകദേശം 3 മണിക്കൂർ ഉറക്കം തലേ ദിവസം രാത്രിയിൽ കിട്ടിയിരുന്നു. കഴിഞ്ഞ രാത്രിയിൽ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അപ്പോഴും എന്തോ പറഞ്ഞു, അത് ടേപ്പ് ചെയ്യുക. വിവാഹവും വിവാഹമോചനവും. നോക്കൂ, അതുകൊണ്ട് ഞാൻ കർത്താവ് അനുവദിക്കുന്ന പക്ഷം അത് എന്റെ ഹൃദയത്തിൽ തുടരുകയും കൂടാതെ കർത്താവ് ഇതിനെക്കുറിച്ച് കൂടുതലായി കാണിക്കുകയും ചെയ്താൽ ശരിയപ്പോൾ ഞാനത് ടേപ്പ് ചെയ്യാൻ ഇടയുണ്ടാകും. നോക്കൂ, എന്നാൽ ഓർക്കുക, ശുശ്രൂഷകർക്ക് വേണ്ടി മാത്രമായിരിക്കും. നിങ്ങൾക്ക് കടന്നുവരാം, എന്നാൽ അത് ശ്രദ്ധിക്കാം. പക്ഷേ ടേപ്പ് തന്നെ അതായിരിക്കട്ടെ. നോക്കൂ, കാരണം ഇത് സഭകൾക്കിടയിലേക്ക് എത്തിച്ചേരുകയും ചിലത് ഈ വഴിയിലും ചിലത് ആ വഴിയിലുമായിട്ട് അവർ അവരുടെ സ്വന്തം അഭിപ്രായം അതിൽ നിന്നെടുക്കും. അതിനാൽ ശുശ്രൂഷകരായ സഹോദരന്മാർ ഇത് അവരുടെ സ്വന്തം പഠനത്തിലേക്ക് എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം അത് അവിടെ നിന്നും പോകാനിടയാകട്ടെ. കാരണം അതിനുവേണ്ടി ഉത്തരവാദപ്പെട്ടവർ അവരാകുന്നു. അത് അവരാകുന്നു. അത് ഈ മാന്യന്മാരിൽ ചിലർ ചെന്ന് ജഡ്ജിയുടെ മുമ്പിൽ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെയാകുന്നു. അതെ, കർത്താവ് ഈ വിവാഹവും വിവാഹമോചനവും എന്നതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞതെന്ന് നോക്കുക. ജനങ്ങൾ കരുതുന്നതിനേക്കാൾ ഇത് കൂടുതൽ പവിത്രമാണ്. അത് നേരെ സർപ്പത്തിന്റെ സന്തതിയുമായി കലർത്തപ്പെടും. അതേ കാര്യം തന്നെയായിട്ട് നേരെ അത് മുന്നോട്ട് പോകുകയും അത് ആ മർമ്മങ്ങളുമാകുന്നു. ഓർക്കുക, ഏഴാമത്തെ ദൂതൻ കാഹളമൂതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത് ദൈവത്തിന്റെ സകല മർമ്മങ്ങളും നിവൃത്തിയാകും. അജ്ഞാതമായ ആ കാര്യങ്ങളെല്ലാം അപ്പോൾ കർത്താവ് സമാപിപ്പിക്കും. ഇപ്പോൾ ഓർക്കുക, നിങ്ങളുടെ യോഗം 7:30 ആരംഭിക്കുന്നത്. ഇപ്പോൾ സഹോദരൻ നെവിൽ, ഇന്ന് രാത്രിയിലേക്ക് നിങ്ങൾക്കൊരു സന്ദേശമുണ്ടെങ്കിൽ അത് പ്രസംഗിക്കുക. നോക്കൂ, എനിക്ക് 1 മണിക്കൂറോ അല്ലെങ്കിൽ 45 മിനിറ്റോ എടുക്കില്ല. അതിനുശേഷമുള്ളത് ഞാൻ ടേപ്പ് ചെയ്യും. ഞാൻ സഹോദരൻ നെവിൽ പ്രസംഗിക്കുന്നത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു. ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. അദ്ദേഹം എന്റെ സഹോദരനാണ്. കൂടാതെ ഞാൻ കരുതുന്നു അദ്ദേഹം ഒരു വിശിഷ്ട പ്രഭാഷകനും അത്ഭുത ശുശ്രൂഷകനുമാകുന്നു. കൂടാതെ സഹോദരൻ നെവിലിനെ കുറിച്ചൊരു കാര്യമുണ്ട്, അത് ഞാൻ ഇഷ്ടപ്പെടുന്നു. അദ്ദേഹം എന്തെങ്കിലും പറയുമ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞെന്നുള്ളതിനെ അദ്ദേഹം ജീവിച്ചു കാണിക്കുന്നു. ഇപ്പോൾ അതാണ് പ്രധാനമായ കാര്യം. നിങ്ങൾക്കറിയാമോ, നിങ്ങൾക്കൊരു പ്രഭാഷണം ഒരു വ്യക്തിയോട് നടത്താൻ കഴിയുന്നതിനേക്കാൾ നന്നായി നിങ്ങൾക്കൊരു പ്രഭാഷണം ജീവിക്കാൻ കഴിയും. കാരണം നിങ്ങൾ സ്വയം തന്നെ എഴുതപ്പെട്ട ലേഖനങ്ങളാണ്. എല്ലാ മനുഷ്യരാലും വായിക്കപ്പെടുന്നു. ഇപ്പോൾ നമുക്ക് ഇതിനു മുമ്പേ നമുക്ക് താളുകൾ മറിക്കുവാൻ കഴിയും. പക്ഷേ ഈ സൺഡേ സ്കൂൾ പാഠം ദൈവത്തിന് തന്നെ തുറക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ അത് ചെയ്യാൻ നമുക്ക് അവനോട് തന്നെ ആവശ്യപ്പെടാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ വിശ്വാസത്താൽ ഭാവിയിലേക്ക് നോക്കുന്നു. ഞാനിപ്പോൾ വിശ്വാസത്താൽ ഈ ഭൂമിയിലേക്ക് വരാനിരിക്കുന്ന ഒരു കാര്യത്തിലേക്ക് നോക്കുന്നു. കർത്താവേ, അത് അങ്ങയുടെ ജനങ്ങളെ ഒരുമിച്ചാക്കുന്നതിലേക്ക് ആകർഷിക്കാൻ പോകുന്നു. സംഘടനാ സഭകൾ അത്രമാത്രം പിന്നോട്ട് വീണുകൊണ്ടിരിക്കുകയും അത്രമാത്രം വ്യത്യസ്തമായി കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ അത് വാസ്തവമായും ജനങ്ങളെ തള്ളി പുറത്താക്കുന്നു. അത് ശരിക്കും മിസ്രയീമിൽ സംഭവിച്ചതുപോലെ യോസഫിനെ അറിയാത്ത ഒരു ഫറവോൻ ഉയർന്നു വന്നതുപോലെയാകുന്നു. അത് ജർമ്മനിയിലും അതുപോലെ റഷ്യയിലും കൂടാതെ ഇറ്റലിയിലുമായിരുന്നതുപോലെ ജനങ്ങൾ യഹൂദനെ വെറുക്കുന്ന ജോസഫസിനെയും ഹിറ്റ്ലറെയും കൂടാതെ സ്റ്റാലിനെയും മുസോളിനിയെയും ഉയർത്തിയതുപോലെയാകുന്നു. അവർക്കവരുടെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടിയിരുന്നു. ദൈവമേ, ഞങ്ങൾക്ക് മനസ്സിലാകാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള വഴികൾ നിന്റെ പക്കലുണ്ടല്ലോ. അങ്ങനെ നീ അവരെ അമർത്തി. ജർമ്മനിയിൽ അവർക്ക് വീടില്ലാതായി. അവരിൽ നിന്നെല്ലാം എടുത്തു കളയപ്പെട്ടു. കൂടാതെ ഇറ്റലിയിലും റഷ്യയിലും അവർക്ക് പോകാൻ യാതൊരിടവുമില്ലാതായി. അങ്ങനെ തിരുവരുത്ത് നിറവേറ്റുന്നതിനായി തന്നെ അവരെ അവരുടെ സ്വന്തം നാട്ടിലേക്ക് തിരികെ മടക്കി അയച്ചു. ഓ ദൈവത്തിന്റെ വാത്സല്യമേറിയ കാര്യങ്ങൾ എപ്രകാരം ചിലപ്പോൾ ജനങ്ങൾ കഷ്ടപ്പെടുന്ന രീതിയിൽ അത് ക്രൂരമായി കാണപ്പെടുന്നു. പക്ഷേ അത് അപ്പോഴും അത് അവന്റെ കൊച്ചു കുഞ്ഞുങ്ങളെ നയിക്കുന്ന യഹോവയുടെ വാത്സല്യമേറിയ കരങ്ങളാകുന്നു. കർത്താവേ, ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ, സഭാസംഘടനകൾ വിശ്വാസികളെ സമ്മർദ്ദത്തിലാക്കുകയും അവരെ പുറത്താക്കുകയും ചെയ്യുന്ന ദിവസം ഞാൻ കാണുകയും അവരോടവർ പറയുന്നു, അതായത് അവരുടെ പേര് അവരുടെ പുസ്തകത്തിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവർ നഷ്ടപ്പെട്ടവരാകുന്നു. മറ്റു കൂട്ടരുമായി അവർക്ക് യാതൊന്നും ചെയ്യാനില്ല. ഇത് ജീവന്റെ വൃക്ഷത്തിലേക്ക് അവരെ നയിക്കുന്ന യഹോവയുടെ വാത്സല്യമേറിയ കരങ്ങൾ മാത്രമാകുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ, അതായത് ഓരോരുത്തരും അവർക്കറിയാമെന്ന് ഞാൻ അറിയുന്നു, കാരണം ഇത് നിന്റെ വചനമാകുന്നു, അത് പരാജയപ്പെടാൻ കഴിയില്ല. ഞങ്ങൾ നിത്യജീവന്റെ ഉടമസ്ഥരാകാൻ വേണ്ടി ഞങ്ങൾ ജീവന്റെ വൃക്ഷത്തിലേക്ക് നയിക്കപ്പെടട്ടെ. അങ്ങനെ ഞങ്ങൾ ദൈവത്തിന്റെ കരങ്ങൾ കാണുകയും കൂടാതെ ഞങ്ങൾ വിശ്വാസത്തിന്റെ കണ്ണുകളാൽ ഇന്ന് ഞങ്ങൾ നടക്കുന്ന ഈ നെഴലുകൾക്ക് അപ്പുറത്തേക്ക് നോക്കുകയും വാഗ്ദത്ത ദേശം തൊട്ടുമുമ്പായി കിടക്കുന്നത് കാണുകയും ചെയ്യുന്നു. ഇന്ന് രാവിലെ സമയം കർത്താവേ, അങ്ങയുടെ വചനത്തെ അനുഗ്രഹിക്കണമേ. അതീ കുറച്ച് തിരുവെഴുത്തുകളും കുറിപ്പുകളും ഞാനിവിടെ എഴുതിയെടുത്ത് കൊണ്ടുവന്നിരിക്കുന്നതാകുന്നു എന്റെ മനസ്സിനെയും വിചാരത്തെയും നാവിനെയും പരിച്ഛേദനയായി എന്നെ തന്നെ സ്വയം സമർപ്പിക്കുന്നതിൽ കൂടെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ തന്നെ കടന്നു വരാനിടയാകട്ടെ. കൂടാതെ സഭ അവരുടെ ഗ്രഹിക്കുന്ന കാതുകളെയും അവരുടെ ഹൃദയങ്ങളെയും സമർപ്പിക്കുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചായിട്ട് അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ, കാരണം അങ്ങയുടെ വചനം സത്യമാകുന്നു. യേശുക്രിസ്തുവിന്റെ നാമമായ വചനത്തിൽ ഞങ്ങളിത് അപേക്ഷിക്കുന്നു, ആമേൻ. ഇപ്പോൾ നിങ്ങളുടെ വേദപുസ്തകങ്ങളിൽ പുറപ്പാടിന്റെ പുസ്തകത്തിലേക്ക് തിരിക്കുക. ഇപ്പോൾ ഞാൻ പുറപ്പാടിൽ നിന്ന് തിരുവെഴുത്തിന്റെ ഒരു ഭാഗം വായിക്കാൻ ആഗ്രഹിക്കുന്നു. അത് മൂന്നാം അധ്യായത്തിന്റെ 1 മുതൽ 12 വരെയാകുന്നു. നാം ഇത് വായിക്കുമ്പോൾ ശ്രദ്ധയോടെ കേൾക്കുക. പുറപ്പാട് 3:1-12 വരെ. മോശ മിദ്യാനിലെ പുരോഹിതനും തന്റെ അമ്മായപ്പനുമായ യിത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്കപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുചെന്നു. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അങ്ങനെ അവൻ നോക്കിയാറെ മുൾപടർപ്പ് തീപിടിച്ചു കത്തുന്നതും മുൾപടർപ്പ് വെന്തുപോകാതിരിക്കുന്നതും കണ്ടു. മുൾപടർപ്പ് വെന്തുപോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ അതിന്മേൽ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശെ മോശെ എന്ന് വിളിച്ചു. അതിനവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇങ്ങോട്ടടുക്കരുത്, എന്നാൽ നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരിപ്പഴിച്ച് കളക എന്ന് കൽപ്പിച്ചു. ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിന്റെ പിതാവിന്റെ ദൈവം ആകുന്നു എന്നും അവൻ അരുളി ചെയ്തു. മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ടു, മുഖം മൂടി. യഹോവ അരുളി ചെയ്തത്, മിസ്രയീമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴ്യവിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും ഞാൻ കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ മിസ്രയീമിയരുടെ കയ്യിൽ നിന്നും വിടുവിപ്പാനും ആ ദേശത്തു നിന്നും നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, കനാന്യർ, ഹിത്യർ, ഹിവിയർ, യെബൂസിയർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഇതാ ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്റെ അടുക്കലെത്തിയിരിക്കുന്നു. മിസ്രയീമിയർ അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. ആകയാൽ വരിക, ഞാൻ നിന്നെ ഫറവന്റെ അടുക്കൽ അയക്കും. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു, എന്നാൽ ഞാൻ നിന്നെ അയക്കും. ദൈവം മനുഷ്യന്റെ രൂപത്തിൽ പോകുന്നു, അയക്കും. ഞാൻ 10-ാമത്തെ വാക്യം വീണ്ടും വായിക്കട്ടെ. ആകയാൽ വരിക, ഞാൻ നിന്നെ ഫറവന്റെ അടുക്കൽ അയക്കും. നീ എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന്,
Moses said unto God, Who am I?
മോശ ദൈവത്തോട് ഫറവോന്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിപ്പാനും ഞാൻ എന്തുമാത്രമുള്ളൂ എന്ന് പറഞ്ഞു.
അതിന്
അവൻ, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും, നീ ജനത്തെ മിസ്രയീമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഈ പർവ്വതത്തിങ്കൽ ദൈവത്തെ ആരാധിക്കുമെന്നുള്ളത് ഞാൻ നിന്നെ അയച്ചതിന് അടയാളമാകും എന്ന് മരളി ചെയ്തു. എന്നോട് ക്ഷമിക്കണം, നീ ജനത്തെ മിസ്രയീമിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഈ പർവ്വതത്തിങ്കൽ ദൈവത്തെ ആരാധിക്കുമെന്നുള്ളത് ഞാൻ നിന്നെ അയച്ചതിന് അടയാളമാകും എന്ന് അരളി ചെയ്തു. ഇതിനു മുമ്പ് ഇത് ശ്രദ്ധിച്ചില്ല, പക്ഷേ ഇന്ന് രാവിലെ ആത്മാവിൽ നിന്ന് വളരെ പ്രചോദനം ഉൾക്കൊണ്ടിരുന്നതിനാൽ അപ്പോൾ തന്നെ ഞാനിത് മനസ്സിലാക്കി. ദൈവം തന്റെ ദാസനെ അവൻ ഓടിപ്പോയ സ്ഥലത്തേക്ക് മടക്കി അയക്കുകയും ദൈവം അവനൊരു പർവ്വതത്തിന്റെ അടയാളം നൽകുന്നതുമാകുന്നു. അതുവരെയും ഒരിക്കലും അത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. ഇത് നിനക്ക് ഒരു ശാശ്വത അടയാളമായിരിക്കും. നോക്കൂ, ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ന് രാവിലെ ദൈവജനത്തിന്റെ രണ്ടാമത്തെ പുറപ്പാട് എന്ന വിഷയത്തിലാകുന്നു, അല്ലെങ്കിൽ ദൈവത്തിന്റെ ജനങ്ങളുടെ പുറത്തു വരാനുള്ള വിളിയാകുന്നു. പുറപ്പാട് അർത്ഥമാക്കുന്നത് ഇതാകുന്നു: പുറത്തു കൊണ്ടുവരിക, വിളിച്ചു പുറത്താക്കുക, എടുത്തുകൊണ്ടുവരിക. ഞാനത് ഒരു വിഷയമായി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു, ദൈവത്തിന്റെ ജനങ്ങളുടെ രണ്ടാം പുറപ്പാട്. ഇപ്പോൾ അവർക്ക് ധാരാളം പുറപ്പാടുകൾ ഉണ്ടായിട്ടുണ്ടാകാം തീർച്ചയായും, എന്നാൽ ദൈവം ഒരു പുറപ്പാടിനു വേണ്ടി വിളിച്ച ഒരു സമയത്തെയാണ് ഞാൻ സംസാരിക്കുന്നത്. അത് അവർ എവിടെയായിരുന്നുവോ അവിടെ നിന്നും ആ സമയത്തെ ഒരു വേർതിരിവാകുന്നു. ഇവിടെ ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകിയ തന്റെ ദിവ്യ വാഗ്ദാന വചനത്തെ നിറവേറ്റാൻ തയ്യാറെടുക്കുകയാകുന്നു. വർഷങ്ങൾ, നൂറുകണക്കിന് വർഷങ്ങൾ കടന്നുപോയി, എന്നാൽ ദൈവം തന്റെ വാഗ്ദാനം ഒരിക്കലും മറക്കുന്നില്ല. അതിന്റെ തക്ക കാലത്ത്, നിശ്ചിത സമയത്ത് ദൈവം എപ്പോഴും തന്റെ വാഗ്ദാനം ശരിയാക്കുന്നു. ആ കാരണത്താൽ ഈ വേദപുസ്തകത്തിൽ ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ളത് അവൻ ചെയ്യാൻ പോവുകയാണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് വിശ്വസിച്ച് ഉറക്കാൻ കഴിയും. മറ്റെന്തെങ്കിലും ചിന്തിക്കാൻ ശ്രമിക്കേണ്ടതിന്റെ യാതൊരു ആവശ്യവുമില്ല എന്നിട്ട് ഇപ്രകാരം പറയുകയാണ്: ശരി, പ്രവാചകൻ പറഞ്ഞത് ഒരുപക്ഷെ തെറ്റായിരിക്കാം, അല്ലെങ്കിൽ അത് ഈ ദിവസത്തേക്ക് സംഭവിക്കാൻ കഴിയുന്നതല്ല. അക്കാലത്ത് അത് മിക്കവാറും അസാധ്യമായി തോന്നിയിരുന്നു, അതിപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ അസാധ്യമായി തോന്നിയിരുന്നു. എന്നാൽ ദൈവം അത് ചെയ്തു, എങ്ങനെയൊക്കെയായാലും, കാരണം അവനത് ചെയ്യുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. അവനത് എത്ര ലളിതമായി ചെയ്യുന്നുവെന്ന് നോക്കുക. ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു, അവരുടെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു, എന്റെ വാഗ്ദാനം ഞാൻ ഓർക്കുന്നു, ഞാനത് ചെയ്യാൻ ഇറങ്ങി വന്നിരിക്കുന്നു, ഞാൻ നിന്നെ അതിനായി അയക്കുന്നു, നീ അത് ചെയ്യുക. ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരിക്കും, തീർച്ചയായും ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകും. എന്റെ ഒരിക്കലും പരാജയപ്പെടാത്ത സാന്നിധ്യം നീ എവിടെ പോയാലും നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. ഭയപ്പെടേണ്ട, നോക്കൂ, ഞാൻ വിടുവിക്കാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ആത്മീയ മനസ്സത് മനസ്സിലാക്കുന്നു എന്ന് എനിക്ക് ഉറപ്പാകുന്നു. നോക്കൂ, നോക്കൂ, ഞാൻ നിന്നെ അയക്കാൻ പോവുകയാണ്. എന്റെ ജനങ്ങളെ ഒരു പുറപ്പാടിലേക്ക് കൊണ്ടുവരാനാകുന്നു. അവരെ വിളിച്ചു പുറത്താക്കുക, ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകും. ഇപ്പോൾ എങ്ങനെ നമുക്ക് എപ്രകാരം വിശ്രമിക്കാൻ കഴിയും? എപ്രകാരം വിശ്വാസത്തിന് അവിടെ അതിനെ മുറുകെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നു? നോക്കൂ, ദൈവം അത് ചെയ്യാൻ പോവുകയാണ്. അവനത് വാഗ്ദാനം ചെയ്തു. കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആയാലും, സാഹചര്യങ്ങൾ എന്തൊക്കെയായാലും, അല്ലെങ്കിൽ മറ്റാരെങ്കിലും എന്ത് തന്നെ പറഞ്ഞാലും, ദൈവം അത് ചെയ്യാൻ പോകുന്നു. എങ്ങനെയൊക്കെ ആയാലും, കാരണം അവനത് വാഗ്ദാനം ചെയ്തു, അവനത് വളരെ ലളിതമായി ചെയ്യുന്നു. അതായത്, അത് സംസ്കാര സമ്പന്നരായ മനുഷ്യന്റെ മനസ്സിന്റെ ധാരണയെ അത് മറികടന്നു പോകുന്നു. ആരാണ് അതിനെക്കുറിച്ച് ന്യായവാദം ചെയ്യാൻ ശ്രമിക്കുന്നത്? അതിനത് എങ്ങനെ കഴിയും? ഞാനിപ്പോൾ ഇത് പറയാൻ അർത്ഥമാക്കുന്നില്ല, അതായത്, ഒരു മനുഷ്യന് ഇപ്പോൾ ഒരു നല്ല ശക്തമായ മനസ്സോടുകൂടിയ നല്ല വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യന് അത് മനസ്സിലാകില്ല എന്നല്ല. അതൊക്കെ കൊള്ളാം, അത്ഭുതകരമാകുന്നു. അത് യുക്തിക്ക് വേണ്ടി അവന് ഉപയോഗിക്കാത്തിടത്തോളം, മറിച്ച് അവന് ലഭിച്ച ആ സംസ്കാരം ദൈവത്തെ വിശ്വസിക്കാൻ ഉപയോഗിക്കുകയാണെങ്കിൽ എന്നാകുന്നു. അത് ദൈവം പറഞ്ഞത് കേൾക്കുന്നതിന്റെ ലാളിത്യത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടട്ടെ, എന്നിട്ടത് വിശ്വസിക്കുക. അപ്പോൾ അവന്റെ സംസ്കാര സമ്പന്നത അവനെ സഹായിക്കും. ശ്രദ്ധിക്കുക, എന്നാൽ ആ മനുഷ്യൻ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ പിന്നെ അത് ചെയ്യാൻ കഴിയുകയില്ല. അപ്പോൾ അത് അവനെ ദൈവത്തിൽ നിന്നും അകറ്റുന്നു. നിരന്തരമായി എല്ലായ്പ്പോഴും അതവൻ ശ്രമിക്കുമ്പോൾ തന്റെ സ്വന്തം ധാരണ എന്താണോ അത് അവൻ കേൾക്കുമ്പോഴാകുന്നു. നോക്കൂ, വേദപുസ്തകം ഒരു പ്രത്യേക കാര്യത്തെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അതിനെ ആമേൻ പറഞ്ഞുകൊണ്ട് ഊന്നി പറയുക മാത്രം ചെയ്യുക. അതങ്ങനെ തന്നെ പോകാൻ ഇടയാകട്ടെ. ഇപ്പോൾ ഈ തിരുവെഴുത്തുകളെ പരാമർശിക്കുന്നതിന് പകരം ഈ സൺഡേ സ്കൂൾ പാഠത്തിൽ നിങ്ങൾക്കവയെ കുറിച്ചെടുക്കാൻ കഴിയും. എന്നാൽ ഞാൻ പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾക്കത് കാണാൻ താല്പര്യമുണ്ടെങ്കിലാകുന്നു. എന്നാൽ ആദ്യമായിട്ട് എനിക്കിവിടെ ധാരാളം ഉണ്ടായിരിക്കുന്നു, അതുകൊണ്ട് നമുക്ക് ഈ പുറപ്പാട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് കണ്ടെത്തുന്നതിന് മുമ്പ് ഞാനിപ്പോൾ ഈ പുറപ്പാട് ഒന്ന് മാതൃകയാക്കാൻ പോവുകയാണ്. അന്നത്തെ പുറപ്പാടിനെ ഇന്നത്തെ പുറപ്പാടിനൊപ്പം എന്നിട്ടത് കൃത്യമായും സമാന്തരമായി പോകുന്നില്ലയോ എന്ന് കാണുക. അവയിലൊന്ന് പ്രകൃതിയാനുസരണമാകുന്നു, അത് അവൻ പ്രാകൃതികമായി ചെയ്ത അതേ കാര്യങ്ങളാകുന്നു. അവനത് വീണ്ടും മാതൃകയാക്കുന്നു, ആത്മീയമായി അതിനെ പ്രതിരൂപമാക്കുന്നു, അത് ഒരാത്മീയ പുറപ്പാടാകുന്നു. ദൈവവചനം കാണുന്നത് അത്ഭുതകരമാകുന്നു. ഇത് പ്രചോദിതമല്ലെന്ന് ആർക്കെങ്കിലും എങ്ങനെ പറയാൻ കഴിയും? ഇത് ഏകദേശം 2800 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. നിങ്ങൾക്കറിയാമോ അവനത് എപ്രകാരം വാഗ്ദത്തം ചെയ്തിരിക്കുകയും അതോടൊപ്പം അവൻ എന്താണ് ചെയ്തത് അത് ഉദാഹരണത്തിന് അവിടെ വെച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു. എപ്രകാരം അവൻ സുനിശ്ചിതമായ ഒരു കാര്യത്തെ സാക്ഷ്യപ്പെടുത്തുന്നതിന് എന്തെങ്കിലും നിഴലുണ്ടാക്കുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവ് അനുവദിക്കുന്ന പക്ഷം ചന്ദ്രനും സൂര്യനുമിടയിൽ ഞാനതിൽ കടക്കുന്നതാണ്. എന്നാൽ ആദ്യമായിട്ട് അവർ എന്തുകൊണ്ടാണ് മിസ്രയീമിൽ എത്തിയതെന്ന് കാണുന്നതിനായി നാം ഉൽപ്പത്തി അവലോകനം ചെയ്തിരിക്കണം. എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ ജനങ്ങൾ അവരുടെ ദേശത്തിന് പുറത്തായിരിക്കുന്നത്? എല്ലാത്തിനും ഉപരിയായി പലസ്തീനിൽ അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരോടൊപ്പം തുടക്കം എവിടെയായിരുന്നുവോ അവിടെ തന്നെ ദൈവം അത് വാഗ്ദാനം ചെയ്തിരുന്നു. ദൈവം അവർക്ക് ആ ദേശം നൽകിയിട്ട് അവരോട് പറഞ്ഞു, ഇതാകുന്നു അത്. ഓ, എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ദൈവം അവർക്ക് നൽകിയ ആ ദേശത്ത് ആ ജനങ്ങൾ ഇല്ലാതിരുന്നത്? ഇന്നത്തെ ചോദ്യവും അതുതന്നെയാണ്. ദൈവം നമുക്ക് ഒരു പെന്തിക്കോസ് നൽകി, അവൻ നമുക്ക് പ്രവൃത്തികളുടെ പുസ്തകം തന്നു, നമ്മെ നയിക്കാനും വഴി നടത്താനും അവൻ നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നു. അവൻ നമുക്കൊരു ദേശം നൽകിയിരിക്കുന്നു. പിന്നെ നാം എന്തുകൊണ്ടാണ് അതിൽ നിന്ന് പുറത്തായിരിക്കുന്നത്? എന്തുകൊണ്ടാണ് സഭ അതിൽ നിന്ന് പുറത്തായിരിക്കുന്നത്? മഹത്തായ ക്രിസ്തീയ സഭ ഇന്ന് പ്രവർത്തികളുടെ പുസ്തകം പോലെ വീണ്ടും ജീവിക്കാത്തതും അതേ കാര്യങ്ങളെ പ്രവർത്തിച്ചുകൊണ്ട് കൊണ്ടുവരാത്തതും എന്തുകൊണ്ടാണ്? അതിന് ചില കാരണങ്ങളുണ്ട്. നാം എല്ലാവരും തകർന്നുപോയവരാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കൂടാതെ നാം ഒരു ഭയങ്കരമായ അവസ്ഥയിലായിരിക്കുന്നു. ക്രിസ്തുമതം ജീവിച്ചിരുന്നതിലും വെച്ച് ഏറ്റവും ഭയാനകരമായ അവസ്ഥ അത് ഇന്നാകുന്നു. കൂടാതെ നാം എത്തിയിരിക്കുന്നത് നാം സഭയ്ക്ക് വേണ്ടി വരാൻ കിടക്കുന്ന ഒരു വലിയതും ഭയങ്കരവുമായ ന്യായവിധിയുടെ നേരെ അരികിലോ വക്കിലോ ആയിരിക്കുന്നതാണ്. ഈ ന്യായവിധി സംഭവിക്കുന്നതിന് മുമ്പ് ദൈവം ഒരു പുറപ്പാടിനായി വിളിക്കുന്നു. അത് ശരിക്കും അന്നത്തെ പോലെ അവൻ ചെയ്തതായിരുന്നു. അമോരിയരുടെ പാപങ്ങൾ കുമിഞ്ഞുകൂടി കഴിഞ്ഞിരുന്നു. അതിനാൽ അവനൊരു ആത്മീയ പുറപ്പാടിനായി വിളിക്കുന്നു. ഇപ്പോൾ ഒരു നിമിഷത്തേക്ക് നമുക്ക് തിരികെ പോയി അതിന്റെ മാതൃകയിൽ നമുക്കത് കണ്ടെത്താം. അങ്ങനെ അവർ മിസ്രയീമിൽ എത്തിച്ചേർന്നു. എല്ലാം ഒരു സഹോദരനോടുകൂടിയുള്ള അസൂയയുടെ കാരണമായിരുന്നു. ആ കാരണത്താലാണ് ഇസ്രായേൽ അവരുടെ സ്വന്തം ദേശം വിട്ട് മിസ്രയീമിൽ ആ സമയത്ത് എത്തിയിരുന്നത്. ഓർക്കുക, ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ അവരവരുടെ ആ ദേശത്ത് താമസിക്കുന്നിടത്തോളം കാലം മാത്രമായിരുന്നു. ഇപ്പോൾ കുറച്ചു നിമിഷങ്ങൾക്ക് മുമ്പ് നാം പ്രാർത്ഥനയിൽ എന്താണ് സംസാരിച്ചിരുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? എന്തുകൊണ്ടാണ് ദൈവത്തിന് ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കേണ്ടി വന്നത്? ദൈവത്തിന് അവരെ അനുഗ്രഹിക്കാൻ കഴിയുന്നതിന് മുമ്പ് അവരുടെ അടുക്കൽ മെസ്സിഹായെ കൊണ്ടുവരാൻ ആ ജനങ്ങളെ അവരുടെ വാഗ്ദത്ത ദേശത്ത് തിരികെ എത്തിക്കേണ്ടിയിരുന്നു. ഹിറ്റ്ലർ തന്നെ പകുതി യഹൂദനായിരിക്കെ സ്വയം യഹൂദർക്കെതിരായിട്ട് എപ്രകാരം ദൈവത്തിന് അവന്റെ ഹൃദയത്തെ കഠിനമാക്കേണ്ടിയിരുന്നു? അതെപ്രകാരം സ്റ്റാലിനിലും മുസോളിനിയിലും ദൈവത്തിന് ചെയ്യേണ്ടി വന്നിരുന്നു? നോക്കൂ, പ്രചോദനം ലഭിക്കാത്ത മനുഷ്യർ, ഒരു രാഷ്ട്രം പോലെ അവർ ജീവിക്കുന്ന കാര്യങ്ങളിൽ തന്നെ ദൈവത്തിന് അതെടുക്കേണ്ടിയിരുന്നു. അവന്റെ വാഗ്ദാനങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ പലപ്പോഴും രാജ്യത്തെ നിയമങ്ങൾ തന്നെ എടുക്കേണ്ടിയിരിക്കുന്നു. അതിനാൽ വാഗ്ദത്ത ദേശത്തേക്ക് യഹൂദനെ തിരികെ ഓടിക്കാൻ ദൈവത്തിന് ആ ഏകാധിപതികളുടെ ഹൃദയത്തെ കഠിനമാക്കേണ്ടി വന്നു. അത് ആ രീതിയിലാകേണ്ടിയിരുന്നു. ഇപ്പോൾ നാം മനസ്സിലാക്കുന്നു, അതായത് അവിടെ ചെന്നെത്തുകയും യോസഫ്, നമുക്ക് ആ കഥ അറിയാം. നാം ഉൽപ്പത്തിയിലേക്ക് മടങ്ങുമ്പോൾ നിങ്ങൾക്കത് വായിക്കാൻ കഴിയും. കാരണം ഈ നീണ്ട സൺഡേ സ്കൂൾ പാഠം ആരംഭിക്കാൻ ഞാൻ അല്പം വൈകിയിരിക്കുകയും ഞാൻ വേഗമാക്കാൻ ശ്രമിക്കുന്നതുമാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് കഴിയുമ്പോൾ യോസഫിന്റെ കഥ വായിക്കുക. അവൻ തന്റെ സഹോദരന്മാർക്ക് അവസാനമായി ജനിക്കുകയും അവസാനത്തേതിന് തൊട്ടു മുമ്പുള്ളവനായിരുന്നു. ആത്മീയ മനസ്സ് ഇപ്പോൾ തന്നെ അതിനെ മനസ്സിലാക്കും. അവൻ അവസാനത്തെ കുട്ടി അല്ലായിരുന്നു, അത് ബെന്യാമീനായിരുന്നു. എന്നാൽ പുറത്താക്കലിൽ ശ്രദ്ധിക്കുക, യോസഫും ബെന്യാമീനും ഒരേ രക്തബന്ധമുള്ള സഹോദരന്മാരായിരുന്നു. സഹോദരന്മാരായി ഇവർ രണ്ടുപേർ മാത്രമായിരുന്നു. യോസഫിനെ കണ്ടുമുട്ടുന്നതുവരെ ബെന്യാമീൻ ഒരിക്കലും തിരിച്ചറിയൽ ലഭിച്ചിരുന്നില്ല. ബാക്കിയുള്ളവരെക്കാൾ ബെന്യാമീന് യോസഫ് നൽകുന്ന എല്ലാത്തിന്റെയും ഇരട്ടി ഭാഗം നൽകിയിരുന്നു. ശരി, ഇപ്പോൾ ശ്രദ്ധിക്കുക, നാം അതവിടെ കണ്ടെത്തുന്നതാണ്, അവൻ ആത്മീയനായതിനാൽ അവന്റെ സഹോദരങ്ങളിൽ നിന്ന് അവനെ എടുക്കപ്പെട്ടിരുന്നു. അവനൊരു വലിയ മനുഷ്യനായിരുന്നു. അവരുടെ കൂട്ടത്തിൽ ഏറ്റവും എളിയവനായിരുന്നെങ്കിലും അവരുടെ കൂട്ടത്തിൽ ഏറ്റവും കുറഞ്ഞവനുമായിരുന്നു. യാതൊരു കാരണവുമില്ലാതെ അവർ അവനെ വെറുത്തിരുന്നു. അവർ അവനെ വെറുക്കാൻ പാടില്ലായിരുന്നു. അവർ അവനെ ബഹുമാനിക്കേണ്ടിയിരുന്നു. കാരണം എന്തുകൊണ്ടാണ് അവർ അവനെ വെറുത്തിരുന്നത്? കാരണം അവനൊരു സഹോദരനായിരുന്നതിനാലാണോ? കൃത്യമായും അതായിരുന്നില്ല. അവർ അവനെ വെറുത്തിരുന്നു കാരണം ബാക്കിയുള്ളവരെക്കാൾ കൂടുതൽ ദൈവം അവനോട് ഇടപെട്ടിരുന്നു. നോക്കൂ, ദൈവം അവന് ഒരു ആത്മീയ ഗ്രാഹ്യം നൽകിയിരുന്നു. അവന് സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞിരുന്നു സമ്പൂർണമായി. അവന് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പറയാൻ കഴിഞ്ഞിരുന്നു. കൃത്യമായും ശരിക്കും കൃത്യമായി അതായിരുന്ന രീതിയിൽ തന്നെ. കൂടാതെ അവനത് പറയുന്നതിൽ ആരെയും കൂട്ടാക്കിയിരുന്നില്ല. അവൻ സ്വപ്നം കണ്ടിരുന്നു. അതവന്റെ കറ്റകൾക്ക് മുന്നിൽ അവരുടെ കറ്റകൾ ചുറ്റും നിന്ന് നമസ്കരിക്കുന്നതായിരുന്നു. അപ്പോൾ അവന്റെ സഹോദരന്മാർ അവനോട് ദേഷ്യപ്പെടുകയുണ്ടായി. പറഞ്ഞു, ഞാൻ ഊഹിക്കുകയാണ്, അപ്പോൾ നീ ചെറിയ വിശുദ്ധ ഉരുളുകാരനാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു ദിവസം ഞങ്ങൾക്ക് നിന്റെ മുമ്പിൽ നമസ്കരിക്കേണ്ടി വരുമെന്നാണോ? എന്നാൽ ആ രീതിയിലാണ് അത് സംഭവിച്ചത്. നോക്കൂ, ആ വലിയ മല്ലന്മാർ എങ്ങനെയാണ് അവിടെ നിൽക്കുന്ന ആ ചെറിയ നിസാരനായ മനുഷ്യന്റെ മുമ്പിൽ എപ്പോഴെങ്കിലും നമസ്കരിച്ചത്? എന്നാൽ അവർ അത് ചെയ്തു. അവർ തീർച്ചയായും ചെയ്തു. കൂടാതെ കരുണയ്ക്കായി അപേക്ഷിക്കുകയും ചെയ്തു. എന്നാൽ അവൻ അധികാരത്തിൽ വന്നിട്ടില്ല അതുവരെയും. നിങ്ങൾ മനസ്സിലാക്കുന്നല്ലോ. അപ്പോൾ അവൻ വെറും ഒരു ബാലന്റെ രൂപത്തിൽ മാത്രമായിരുന്നു. അങ്ങനെ അതിനുശേഷം ഇത് ചെയ്യുന്നതിൽ കൂടെ നാം കണ്ടെത്തുന്നത്, അതായത് യോസഫ് അവന്റെ സഹോദരന്മാരിൽ നിന്നും എടുക്കപ്പെടുകയും വിഭാഗീയ സഭകൾ സ്വയം അതിനായി ഒരുങ്ങി പുറപ്പെടുകയും ചെയ്തു. നോക്കൂ, അവന്റെ സഹോദരന്മാർ എല്ലാവരും ദേശത്തായിരുന്നു. അതിനുശേഷം അത്രയും വലിയൊരു കാര്യം അവിടെ കടന്നു വന്നു. നാം മനസ്സിലാക്കുന്നത്, അതായത് ഇസ്രായേൽ അവരുടെ വാസസ്ഥലത്ത് താമസിക്കുന്നിടത്തോളം കാലം അത് തുടർന്നിരുന്നു. ഇപ്പോൾ അതൊരു നല്ല കാര്യമാണ്, അത് ആ സ്ഥലത്ത് തന്നെ നിൽക്കുക എന്നുള്ളതാണ്. സ്ഥാനപരമായി അത് ശരിയാണ്. എന്നാൽ അവർ ആത്മാവിനെ ഒഴിവാക്കി കളഞ്ഞു. അടിസ്ഥാന ഘടകങ്ങൾക്ക് ഇന്ന് അവ എന്താണെന്ന് സ്ഥാനപരമായി അറിയാം. വേദപുസ്തകത്തിന്റെ ബുദ്ധിപരമായ സങ്കല്പത്തിൽ കൂടെ അറിയാം. എന്നാൽ അവിടെ ആത്മാവില്ല. അവർ യോസഫിനെ തള്ളിക്കളഞ്ഞു, അവനെ പുറത്താക്കി. അവർ അതുമായി യാതൊന്നും ചെയ്യാൻ ആഗ്രഹിച്ചില്ല. ഇത് ഒരു കൂട്ടം വിശുദ്ധ ഉരുളുകാരാണ്. ഇത് ഞങ്ങൾക്കിതുമായി യാതൊന്നും ചെയ്യാനില്ല. അവർ അവനെ പുറത്താക്കി കളഞ്ഞു. അവനെ അവർ വിറ്റുകളഞ്ഞു. ലോകത്തിന് വിറ്റു. അവർ അവരുടെ കൂട്ടായ്മയിൽ നിന്നും പുറത്തായിരുന്നു. ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നതിൽ കൂടെ അവർ അവരുടെ സ്ഥലത്തു നിന്നും എടുത്ത് പുറത്താക്കപ്പെടുകയും പിന്നീട് മിസ്രയീമിലേക്ക് അവരെ എടുത്തുകൊണ്ടുപോകുകയും ചെയ്തു. ഇപ്പോൾ ഈ അസൂയാലുക്കളായ സഹോദരന്മാരുടെ കഥ തീർച്ചയായും ഇന്നത്തെ അതിന്റെ ആത്മീയ വശവുമായി ഒരു വലിയ താരതമ്യപ്പെടുത്തലാണ്. നമുക്കെല്ലാവർക്കും അതറിയാം, ഇത് ശുദ്ധമായ അസൂയയാണ്. ശുദ്ധമല്ല, ഇത് ആ പഴയതും വൃത്തികെട്ടതും മാലിന്യമേറിയതുമായ ആ അസൂയയാണ്. നോക്കൂ, അസൂയയിൽ ഒരു വിശുദ്ധിയുമില്ല. നോക്കൂ, ഇത് വൃത്തികെട്ട അസൂയയല്ലാതെ മറ്റൊന്നുമല്ല. അപ്പോൾ അവർ അതേ വേദപുസ്തകം കാണുമ്പോൾ വേദപുസ്തകം എഴുതിയ അതേ ദൈവത്തിന്റെ സ്വഭാവം സ്വയം അവനെ തന്നെ ന്യായീകരിക്കുന്നു. അപ്പോൾ ഒരു കാരണവുമില്ലാതെ അത് നിരസിക്കുക. ശുദ്ധമായും ശരി, അത് ശുദ്ധമല്ല. അത് ഞാൻ പറഞ്ഞതുപോലെ അത് വൃത്തികെട്ട അസൂയയാണ്. ദൈവം രോഗികളെ സുഖപ്പെടുത്തുന്നത് കാണുന്നതും മരിച്ചവരെ ഉയർപ്പിക്കുകയും ചെയ്യുന്നത് ശ്രദ്ധിക്കുക. അത് അപ്പോസ്തലന്മാരുടെ കാലത്ത് ജീവിച്ചിരുന്ന അതേ ദൈവം തന്നെയാകുന്നു. ഈ ആത്മീയ യാത്രയ്ക്കായി അവർ എഴുതിയ അതേ സുവിശേഷം തന്നെയാണ് അതേ കാര്യം തന്നെ ചെയ്യുന്ന അതേ ദൈവം. അതിനാൽ അവർക്ക് അസൂയയല്ലാതെ മറ്റൊന്നുമല്ല. അങ്ങനെ ഭ്രഷ്ടരാക്കപ്പെട്ടിട്ട് ഞങ്ങളുടെ ജനങ്ങളുടെ ഇടയിൽ ഞങ്ങൾക്കതുണ്ടായിരിക്കില്ല. നോക്കൂ, അവരെ ഓടിച്ചു കളഞ്ഞു. അവർ വിചാരിച്ചു അവന്റെ സഹോദരന്മാർ, അതായത് അത്തരത്തിലുള്ള ഒരു മനുഷ്യനെ ഒരിക്കലും അവർക്ക് ഉപയോഗിക്കാൻ കഴിയുകയില്ല, അതിനാൽ എന്തുകൊണ്ട് നമുക്കവനെ ഒഴിവാക്കി കളഞ്ഞുകൂടാ. അതുതന്നെയാണ്, അതേ കാര്യം തന്നെയാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. അവർ വിചാരിക്കുന്നത്, അതായത് നമ്മുടെ സഭകൾ ബുദ്ധിപരമായി മാറിയിരിക്കുന്നതിന്റെ കാരണത്താൽ, അതായത് ഏറ്റവും നല്ല വസ്ത്രധാരണം ചെയ്ത ജനക്കൂട്ടവും ഏറ്റവും വലിയ സഭാസംഘടനയും ഏറ്റവും മിടുക്കരായ ദൈവവേലക്കാരും ഉണ്ടായിട്ട് അവർക്കത് പിൻകാലത്തുണ്ടായിരുന്ന അതേ രീതിയിൽ പരിശുദ്ധാത്മാവിനെ കൊണ്ട് അവർക്ക് യാതൊരു പ്രയോജനവുമില്ല. അതായത് അവർ നിറഞ്ഞിരിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പ്രവൃത്തികൾ വാക്കുകളെക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നു. അതായത് അവരുടെ സെമിനാരികളും കൂടാതെ അവരുടെ അസ്തിത്വത്തിന്റെ തലച്ചോറും അവരുടെ വ്യക്തിത്വവും അവരുടെ ഒത്തുചേരലും കൂടാതെ ഈ കാര്യം ചർച്ച ചെയ്യലും അവരുടെ സ്വന്തം ബുദ്ധിപരമായ മനസ്സുകൊണ്ട് കൂടുതൽ കഴിവുള്ളവരായിട്ട് ഒരു സഭാക്രമം ഒരുക്കാൻ പരിശുദ്ധാത്മാവിന് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ നന്നായി ചെയ്യാൻ കഴിയും. അതിനാൽ അവർക്കിനിയും അത് ആവശ്യമില്ല. ഇത് ഇന്ന് നമുക്ക് ആവശ്യമില്ലാത്ത ഒന്നായിരിക്കുന്നു. അതെല്ലാം കടന്നുപോയിരിക്കുന്ന ദിവസങ്ങൾ ആയി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അത് കൃത്യമായും ശരിയല്ലേ? രോഗികളെ സുഖപ്പെടുത്താൻ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ആവശ്യമില്ല. ഞങ്ങൾക്ക് ഡോക്ടർമാരുണ്ട്. അന്യഭാഷകളിൽ സംസാരിക്കാൻ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ആവശ്യമില്ല. ഞങ്ങൾ എല്ലാവരും ബുദ്ധിയുള്ള ജനങ്ങളാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ എടുക്കുന്നത് നേരെ നിങ്ങളുടെ ചട്ടക്കൂടായ ജീവന്റെ ചരടിൽ നിന്നുമാകുന്നു. യേശു തന്റെ നാളുകളിൽ യഹൂദന്മാരായി അവരോട് പറഞ്ഞു, നിങ്ങളത് വായിച്ചിട്ടില്ലേ? വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മുഴുവൻ കെട്ടിടവും സ്ഥാപിക്കുന്നതിന്റെ മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇപ്പോൾ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾ കാണുന്നുണ്ടോ? എനിക്കുറപ്പാണ് നിങ്ങൾക്കത് മനസ്സിലാക്കാനാകും. അതായത് അത് അതിന്റെ കാരണം ഇപ്പോൾ അവർക്കൊരിക്കലും അതിന്റെ ആവശ്യമില്ലെന്ന് അവർ കരുതിയതിനാലാണ്. ഞങ്ങൾക്ക് അന്യഭാഷകൾ സംസാരിക്കുന്നവരെ ആവശ്യമില്ല. ഞങ്ങൾക്ക് ഭാഷകളുടെ വ്യാഖ്യാതാക്കളെ ആവശ്യമില്ല. ഞങ്ങൾക്ക് പഴയ നിയമ പ്രവാചകന്മാരെ, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ക്രമപ്പെടുത്താൻ ഇനിയും ആവശ്യമില്ല. ഞങ്ങൾ അത് മനസ്സിലാക്കുന്നു. നോക്കൂ, പരിശുദ്ധാത്മാവിന്റെ സ്ഥാനത്തെ എടുക്കുന്നതിന് മനുഷ്യനിർമ്മിതമായ ഒരു സംവിധാനത്തെ അവർ ദത്തെടുത്തിരിക്കുന്നു. ആ കാരണത്താൽ അവിടെയുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾക്ക് അവരുടെ പേരുകൾ കുഞ്ഞാടന്റെ ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടായിരിക്കുന്നതിനാൽ അവർക്കതിനുവേണ്ടി പോകാൻ കഴിയില്ല. അവർ ആത്മീയ ചിന്താഗതിക്കാരാണ്. അതിനാൽ അവർക്ക് അതിനായി പോകാൻ കഴിയില്ല. അവരുടെ പിതാക്കന്മാരും മാതാക്കളും ഏതെങ്കിലും സംഘടനാപരമായ സഭയിൽ ജീവിച്ചിരുന്നിട്ടുണ്ടാകാം എന്നുള്ളത് ഒരു കാര്യമല്ല. എന്നാൽ അവർക്കത് സഹിക്കാൻ കഴിയില്ല. ഒരു സഭയുണ്ടാക്കുമ്പോൾ അത് ചെയ്യുന്നത് ഒരുപക്ഷെ അത് ശരിയായി സംസാരിച്ചിട്ടുണ്ടാകില്ല. ഓ ഇല്ല, അവർ അത് കൃത്യമായി പറയുകയില്ല. എന്നാൽ അവരുടെ പ്രവൃത്തികൾ അത് തെളിയിക്കുന്നു. ഇവിടെ ഇതാ വചനമാകുന്നു. അവനവരെ എപ്പോൾ ഒരുമിച്ച് കൂട്ടാൻ കഴിയുമോ അപ്പോൾ പരിശുദ്ധാത്മാവ് അതിനെ അവരുടെ ഇടയിൽ തെളിയിക്കുന്നു. അതായത് അവൻ ഇപ്പോഴും രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും അന്യഭാഷകളിൽ സംസാരിക്കുകയും പിശാചുക്കളെ പുറത്താക്കുകയും ചെയ്യുന്നു. അതിനാൽ അത് ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്നു. ശ്രീമതി അർഗൻ ബ്രൈറ്റിനെ പോലെ അവിടെ അത് ചിന്തിക്കുകയായിരുന്നു. അതായത് കഴിഞ്ഞ ദിവസം അവൾ പുൽത്തകടി മുറിക്കുമ്പോൾ കുറച്ച് പുല്ല് പറിച്ചെടുത്തുകൊണ്ട് അവിടെ പുറത്തേക്ക് നടക്കുകയായിരുന്നു. ഞാൻ അതുവഴി കടന്നുപോയി. അവരുടെ തൊട്ട് അരികിലൂടെ കടന്നുപോയി. അവൾക്ക് എന്നെ അറിയില്ലായിരുന്നു. ഞാൻ അവരെ അതുമായി തുടരാൻ വിട്ടുകളഞ്ഞു. ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ അവന്റെ മഹത്തായ പ്രവൃത്തിയിൽ ശ്രദ്ധിക്കുക. പരിശുദ്ധാത്മാവ് ആവശ്യമില്ലെന്ന് സഭയ്ക്ക് തോന്നുന്നു. സഭകൾ അത് നിങ്ങളോട് പറയും. മനുഷ്യർക്ക് എഴുന്നേറ്റ് നിന്ന് അത്തരമൊരു ബുദ്ധിപരമായ സംഭാഷണം നിങ്ങൾക്ക് നൽകാൻ കഴിയും. അത് നിങ്ങളെ മിക്കവാറും വിശ്വസിക്കാൻ പ്രേരിപ്പിക്കും. ഇപ്പോൾ നമുക്ക് ഒരു നിമിഷം ഇവിടെ നിർത്താം. അവ രണ്ടും അത്രയും വളരെ അടുത്തായിരിക്കുമെന്ന് യേശു തന്നെ പറഞ്ഞിട്ടില്ലേ? കഴിയുമെങ്കിൽ അത് വൃതന്മാരെയും വഞ്ചിച്ചു കളയും. ബുദ്ധിപരമായ സംഭാഷണങ്ങൾ അത്രയും ആകർഷണീയമായിട്ട്, അതായത് അത് ജനങ്ങളെ വഞ്ചിച്ചു കളയും. ഇത് സുവിശേഷമാണ്. ഇതാ വചനത്തെ അത്തരത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന മനുഷ്യരാണ്. അതായത് അവർക്ക് നിങ്ങൾ അവരുടെ ബുദ്ധിജീവികളിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അവന് മിക്കവാറും ഏതെങ്കിലും ബുദ്ധിജീവിയെ ഉണ്ടാക്കാൻ കഴിയും. അവർ പരിശുദ്ധാത്മാവിനെ കുറ്റം വിധിക്കുകയും എന്നിട്ട് മനുഷ്യന്റെ വഴി സ്വീകരിക്കുകയും ചെയ്യും. നാം അത് കാണുന്നു. ഇപ്പോൾ യോസഫിനെ കുറിച്ച് അവർ ചിന്തിച്ചതും അതേ കാര്യം തന്നെയായിട്ട് അവർ അവനെ ഒഴിവാക്കി കളഞ്ഞു. അങ്ങനെ ഓ മിസ്രൈമിൽ, ഓ നമുക്കെങ്ങനെ അത് ചിന്തിക്കാൻ കഴിയും? എപ്രകാരം മണിക്കൂറുകൾ എനിക്കതിൽ ചെലവഴിക്കാൻ കഴിയും? നിങ്ങൾക്ക് 3 വർഷം ഇവിടെ താമസിച്ചുകൊണ്ട് ഒരിക്കലും ആ വിഷയം വിട്ടുകളയാൻ കഴിയാതെ രാവും പകലും തുടരാൻ കഴിയും. അപ്പോഴും പരിശുദ്ധാത്മാവിന്റെ മഹത്തായ അന്തസാരങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കും. ആത്മീയ മനസ്സിന് മിസ്രയീമിലേക്ക് നോക്കാനും പീഡനം ഉയർന്നത് കാണാൻ കഴിയും. പീഡനം ഉയർന്നു വരാൻ വേണ്ടി യോസഫിനെ എടുത്തുകൊണ്ടു പോകുന്നത് കാണാൻ കഴിയും. എന്നിട്ട് ദൈവത്തെ കാണുക, ചക്രങ്ങളിൽ അവന്റെ ചക്രം, എല്ലാ കാര്യങ്ങളും അതിന്റെ സമ്പൂർണതയിൽ കൃത്യമായി മുമ്പോട്ട് പോകുന്നു. പൊത്തിഫർ യോസഫിനെ തള്ളിക്കളഞ്ഞത് കാണുക, ആ നുണ പറഞ്ഞത് നോക്കൂ. അങ്ങനെ യോസഫിനെ തടവറയിൽ കാണുക, അവന്റെ താടി വളർന്നു, തന്റെ സഹോദരങ്ങളിൽ നിന്ന് അവൻ പുറത്താക്കപ്പെട്ടു. എന്നാൽ അതിനുശേഷം പെട്ടെന്ന് ദൈവം അതിലേക്ക് നീങ്ങാൻ തുടങ്ങി. നോക്കൂ, ചക്രത്തിൽ കൂടി മറ്റൊരു ചക്രം നമുക്ക് എപ്രകാരം കാണാൻ കഴിയും? അത് നീങ്ങുകയായിരുന്നു. ദൈവത്തിന്റെ മഹത്തായ പദ്ധതി എല്ലാ കാര്യങ്ങളെയും ഈ പുറപ്പാടിലേക്ക് നീക്കുകയായിരുന്നു. അത് ഈ സമയത്തേക്ക് അവൻ തന്റെ ജനത്തെ വീണ്ടും അവരുടെ ദേശത്തേക്കും തിരികെ അവരുടെ സ്ഥാനത്തേക്കും പദവിയിലേക്കും വിളിക്കുകയായിരുന്നു. അവിടെ അവന് അവരെ അനുഗ്രഹിക്കുകയും അവരുടെ ഇടയിൽ സ്ഥാപിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത അവനെ അവരുടെ ഇടയിൽ സ്ഥാപിക്കുകയും ചെയ്യുമായിരുന്നു. അവർക്ക് അവരുടെ ദേശത്ത് ആകേണ്ടിയിരിക്കുന്നു. ഓർക്കുക, അവർ ജീവിച്ചിരുന്ന ദേശത്തു നിന്നും അവർ പുറത്തു വന്ന് വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കേണ്ടത് ആവശ്യമായിരുന്നു. അത് അവരുടെ വാഗ്ദത്തം ചെയ്യപ്പെട്ട മെസ്സീഹ വരുന്നതിന് മുമ്പായിരിക്കണം. സഭയും ഇത് തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അവനെ നിരസിച്ചു കളയുന്നവരുടെ കൂട്ടത്തിൽ നിന്നും വാഗ്ദാനത്തിലേക്ക് കടക്കേണ്ടത് ആവശ്യമാകുന്നു. അത് അവരുടെ മുമ്പാകെ മെസ്സീഹ പ്രകടമാകാൻ കഴിയുന്നതിന് മുമ്പായിരിക്കണം. നിങ്ങളിത് മനസ്സിലാക്കുന്നുണ്ടോ? മെസ്സീഹയുടെ ജീവൻ പ്രകടമാക്കി ഒരു സഭയെ ഒരു മടവാട്ടിയായി ഒരുക്കുന്നതാകുന്നു. ഒരു സ്ത്രീ ഒരു പുരുഷനെ വിവാഹം കഴിച്ചിട്ട് അവനുമായി വിയോജിക്കുന്നുവെങ്കിൽ അത് ഒരു തരത്തിൽ ഒരു വഴക്കായി തുടർന്നുകൊണ്ടിരിക്കും. എന്നാൽ ഒരു പുരുഷനും അവന്റെ ഭാര്യയും അവനെ സ്നേഹിക്കുന്ന പെൺകുട്ടിയും അവന് വിവാഹ നിശ്ചയം ചെയ്ത പെൺകുട്ടിയും അവർ ഒരേ ആത്മാവും ഒരേ മനസ്സും പോലെ തികഞ്ഞ യോജിപ്പിലായിരിക്കുമ്പോൾ, കാരണം അവർ ഒരു ജഡമായി തീരാൻ പോവുകയാണ്. അങ്ങനെ സഭയ്ക്ക് ദൈവവുമായി അതുപോലെ ഒരേ ഐക്യത്തിലാകാൻ കഴിയുമ്പോൾ മണവാളന്റെ വെളിപ്പെടുത്തൽ മണവാട്ടിയിൽ പ്രകടമാകുന്നതുവരെ, കാരണം അവർ ഒന്നായി തീരാൻ പോവുകയാണ്. ഓ, എത്ര മഹത്തായ പാഠമായിരിക്കുന്നു. ശരി, ഇപ്പോൾ ഓർക്കുക, ആത്മീയ മനസ്സ് ഇതെടുക്കുന്നു. അതിന് ഇതിന്റെ മാതൃകയും പ്രതിരൂപവും കാണാനും അത് തിരഞ്ഞെടുക്കാനും കഴിയും. ഒന്നിനു വേണ്ടി മാത്രം നമുക്ക് അതിൽ മണിക്കൂറുകളോളം പോകാൻ കഴിയും. എന്താണ് സംഭവിക്കുന്നതെന്ന് കാണുക. ഈ മരിപ്പച്ച മുതൽ നാം ഇത്രയും വർഷങ്ങൾ കാത്തിരുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്കറിയാമോ, വേദപുസ്തകം പറയുന്നു, അതായത് സഭ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി, അവിടെ ഒരു കാലവും ഇരുകാലവും അരക്കാലവും പോറ്റി രക്ഷിച്ചു. എന്തുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്? അതായത് നാം നോക്കൂ, അതപ്പോഴും ദൈവത്തിന്റെ ചക്രങ്ങളിൽ അവന്റെ ചക്രമാകുന്നു. എന്തുകൊണ്ടാണ് ദൈവം ഇത് ചെയ്യാതിരുന്നത്? വളരെ കാലം മുമ്പ് മനുഷ്യർ പെൻസിലുകളുമായി ഇരിക്കുമ്പോൾ ഒപ്പം സ്ത്രീകളും സമയം അനുമാനിക്കാൻ ശ്രമിച്ചിരുന്നില്ലേ? അതിപ്രകാരം ജഡ്ജിയായ റൂതർഫോർഡിനെയും അവരിൽ പലരെയും പോലെ, അതായത് യേശു 14 വരുന്നു, കൂടാതെ മദർ ഷിഫ്റ്റോണിന് ഈ കാലമെല്ലാം ഇത്യാദി കാര്യങ്ങൾ അതിലും വളരെ പിന്നിലായി ഉണ്ടായിരുന്നു. കൂടാതെ നോക്കൂ, ഇതിലൂടെ പോകുമ്പോൾ അവർ തിരുവെടുത്ത് മനസ്സിലാക്കാൻ ശ്രമിച്ചത് നോക്കൂ, അവർ അത് നശിപ്പിച്ചു കളഞ്ഞു. അത് മറച്ചുവെച്ചിരിക്കുന്നു, ഇത് യഥാർത്ഥത്തിൽ മറച്ചുവെച്ചിരിക്കുന്നു. യേശു തന്നെ ആ നേരവും നാഴികയും ആർക്കും അറിയില്ല എന്ന് പറഞ്ഞിരിക്കെ തിരുവെഴുത്തിന് എങ്ങനെ സ്വയം അതിനെ തന്നെ വിപരീതമായി പോകാൻ കഴിയും? നോക്കൂ, അവർക്ക് തിരുവെഴുത്തിന്റെ ഒരു ഭാഗം ലഭിക്കുകയും അതിൽ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ മുഴുവൻ കാര്യങ്ങളും എടുത്തിരിക്കണം. അപ്പോൾ ദൈവം അതിലുണ്ടെങ്കിൽ ദൈവം തന്നെ അത് സത്യമാണെന്ന് വെളിപ്പെടുത്തും. അത് ദൈവിക രോഗശാന്തി പോലെയാകുന്നു. അത് സത്യമല്ലെങ്കിൽ പിന്നെ അത് സത്യമല്ല. ദൈവത്തിന് അതുമായി യാതൊന്നും തന്നെ ചെയ്യാനില്ല. എന്നാൽ അവനത് സത്യമാണെന്ന് വെളിപ്പെടുത്തുകയാണെങ്കിൽ പിന്നെ അത് സത്യമാണ്. യേശുവിനെ പോലെ തന്നെ ദൈവം പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ ഒരു പ്രവാചകനോ ഒരാത്മീയനോ ഉണ്ടെങ്കിൽ ഞാൻ അവനോട് സംസാരിക്കും. അവൻ പറയുന്നത് സംഭവിക്കുകയാണെങ്കിൽ പിന്നെ അത് കേൾക്കുക. അതാകുന്നു ഇത്. എന്നാൽ അവന്റെ പ്രവചനം തെറ്റാണെങ്കിൽ പിന്നെ ദൈവത്തിന് തെറ്റുപറ്റാൻ കഴിയില്ല. അവൻ അനന്തനും അപ്രമാദിത്വനും സർവശക്തനുമായിട്ട് അവന് തെറ്റുപറ്റാൻ കഴിയില്ല. അതിനാൽ മനുഷ്യൻ സംസാരിക്കുകയാണെങ്കിൽ അത് മനുഷ്യനെ കാണിക്കുന്നു. അവൻ തന്റെ സ്വന്തം വാക്കുകൾ പറഞ്ഞാൽ അത് പരാജയപ്പെടും. എന്നാൽ അവൻ ദൈവവചനം സംസാരിക്കുന്നുവെങ്കിൽ അത് പരാജയപ്പെടാൻ കഴിയില്ല, കാരണം അത് ദൈവം സംസാരിക്കുന്നതാകുന്നു. അപ്പോൾ അവന്റെ പ്രചോദനം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. അത് ശരിയായിരിക്കണം. അത് പറയാൻ ദൈവം പറഞ്ഞിരിക്കുന്ന വഴി അതാകുന്നു. ആ രീതിയിലാണ് വേദപുസ്തകം. പഴയ നിയമത്തിൽ അവൻ പറഞ്ഞു, അവർ ന്യായപ്രമാണത്തിനും പ്രവാചകന്മാർക്കും അനുസൃതമായി സംസാരിക്കുന്നില്ലെങ്കിൽ അതിന്റെ കാരണം എന്താണെന്നാൽ അവർക്കവയിൽ ജീവനില്ല എന്നുള്ളതിനാലാണ്, അവയിൽ വെളിച്ചമില്ല എന്നുള്ളതാണ്. ശരിയാണ്, അവർക്ക് ന്യായപ്രമാണത്തിനും പ്രവാചകന്മാർക്കും അനുസൃതമായി സംസാരിച്ചിരിക്കേണ്ടത് ആവശ്യമാകുന്നു. ഒരു പ്രവചനം അല്ലെങ്കിൽ മറ്റെന്തായാലും അത് വചനം അനുസരിച്ചായിരിക്കണം. അതങ്ങനെ അല്ലെങ്കിൽ അത് തെറ്റാണ്. നോക്കൂ, ഇപ്പോൾ ഇതെല്ലാം സംഭവിച്ചുവെന്ന് നാം കണ്ടെത്തുന്നു. കാരണം കാത്തിരുന്നതിനാലാകുന്നു. ഉണർവുകൾ മെതഡിസ്റ്റുകാർ, ലൂഥറൻ, ബാപ്റ്റിസ്റ്റുകാർ, ക്യാമ്പലൈറ്റുകാർ, അങ്ങനെ എല്ലാവിധ വ്യത്യസ്തമായ ഓരോന്നാകുന്നു. അവർക്ക് വലിയ ഉണർവുകൾ ഉണ്ടായിരുന്നു. നാസറീൻ, പിൽഗ്രിം ഹോളിനസുകാർ, പെന്തിക്കോസ്തുകാർ, അവർക്കെല്ലാവർക്കും വലിയ ഉണർവുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ മഹത്തായ പുറപ്പാട് വന്നിട്ടില്ലായിരുന്നു. എന്തുകൊണ്ട്? ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, അപ്പോൾ വരെ അവനെ ദേശത്ത് നിൽക്കുന്നതിന് അവനിടയാക്കും. എന്നാൽ ഈ അമോരിയരുടെ അകൃത്യം ഇതുവരെയും നിറഞ്ഞിട്ടില്ല. അങ്ങനെ ദൈവം ക്ഷമയോടെ കാത്തിരുന്നു. ആ ജനങ്ങൾ അതനുമാനിക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് തിരുവെഴുത്ത് എന്തോ ഒരു കാര്യത്തിലേക്ക് നേരെ പോകുന്നത് കാണാൻ കഴിയുമായിരുന്നു. എന്തോ ഒരു കാര്യത്തിലേക്ക് നേരെ പോയിട്ട് അവർ പറഞ്ഞു, ഇതാണ് ആ ദിവസം, ഇതാണതിന്റെ സമയം. എന്നാൽ അമോരിയരുടെ അകൃത്യം ഇതുവരെ പൂർത്തിയായിട്ടില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടുന്നു. 400 വർഷക്കാലം അവർ മിസ്രയീമിൽ യാത്ര ചെയ്തിട്ട് പിന്നെ അവരെ പുറത്തു കൊണ്ടുവരും. എന്നാൽ അവർ പ്രവാചകനെ തള്ളിപ്പറഞ്ഞതിന്റെ കാരണത്താൽ യഥാർത്ഥത്തിൽ 440 വർഷം താമസിക്കുകയുണ്ടായി. ദൈവം അവരെ പുറത്തു കൊണ്ടുവരുന്നതിന് മുമ്പ് ഏകദേശം 40 വർഷത്തോളം മരുഭൂമിയിൽ അവർക്ക് തുടർന്ന് കഷ്ടത അനുഭവിക്കേണ്ടി വന്നു. മോശ അവരെ വിടുവിക്കാൻ മടങ്ങിപ്പോയിരുന്നതിന് മുമ്പ് 40 വർഷങ്ങൾ അവൻ മരുഭൂമിയിലായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ. 40 വർഷം അധിക സമയം കടന്നുപോയി. കാലഹരണപ്പെട്ടു. കാരണം അവർ സന്ദേശം നിരസിച്ചു കളഞ്ഞു. ഇപ്പോൾ ദൈവത്തിന്റെ സമയപ്രകാരം 40 വർഷം എന്ന് പറയുന്നത് നമ്മുടെ സമയത്തിന് ഏകദേശം 1.5 മിനിറ്റുകളായിരിക്കും. അത്രമാത്രം. അതിന് വ്യത്യാസമുണ്ട്. 1000 വർഷം എന്നത് ഒരു ദിവസമാണ്. നോക്കൂ, ഒരു നിമിഷം പോലും ആകുന്നില്ല. കഷ്ടിച്ച് അതിൽ ശ്രദ്ധിക്കുക. ഇപ്പോൾ നാം വൈകിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട്? ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ആ ലൂഥറൻകാർ ഒരു ഉണർവിൽ കൂടി എഴുന്നേൽക്കട്ടെ, പിന്നെ സംഘടനയാകട്ടെ. മെത്തഡിസ്റ്റുകാർ ഒരു ഉണർവിൽ കൂടി എഴുന്നേൽക്കട്ടെ, പിന്നെ സംഘടനയാകട്ടെ. ജോൺ സ്മിത്തിന്റെ ബാപ്റ്റിസ്റ്റ് സഭ ഒരു വലിയ ഉണർവോടുകൂടി എഴുന്നേൽക്കട്ടെ, പിന്നെ സംഘടനയാകട്ടെ. പെന്തക്കോസ്തുകാർ കൃപാവരങ്ങൾ യഥാസ്ഥാനത്താക്കി എഴുന്നേൽക്കട്ടെ, പിന്നെ സംഘടനയാകട്ടെ. അകൃത്യം നിറഞ്ഞു കവിയുന്നത് വരെ. അപ്പോൾ ദൈവം അതുമായി ക്ഷമ നശിച്ചിട്ട് പിന്നെ അവിടെ ഒരു പുറപ്പാട് കടന്നുവരുന്നു. നാം അത് കാണുന്നു. അതായത് ജനങ്ങൾക്ക് സ്വയം സമയത്തിന്റെ ഒഴുക്കിൽ തിരികെ നോക്കി കാണാൻ കഴിയും. അതായത് ആ കാര്യം ശപിക്കപ്പെട്ടതാണ്. അവർ ഒരു പെൺകെട്ടിയും ഒരു നല്ല ബാബിലോണിയൻ മേലങ്കിയും വീണ്ടും എടുത്തിരിക്കുന്നു. ആ കാര്യമാണ് ജനങ്ങൾക്കിടയിൽ ശാപമായിരിക്കുന്നത്. അത് മനുഷ്യർ തന്റെ സ്വന്തം ആശയങ്ങൾ അതിനെക്കുറിച്ചുള്ളത് കുത്തിവയ്ക്കാൻ ശ്രമിക്കുമ്പോഴാകുന്നു. നമുക്ക് ആ വചനത്തോടൊപ്പം നിൽക്കേണ്ടത് ആവശ്യമാകുന്നു. അത് ദൈവത്തിന്റെ കൽപ്പനയാകുന്നു. ആയിരുന്നു ആ നഗരത്തിൽ നിന്നും യാതൊന്നും തൊടാതിരിപ്പീൻ. അത് ശപഥാർപ്പിതമായ നഗരമാകുന്നു. അത് തൊടരുത്. അതൊറ്റയ്ക്ക് വിട്ടു കളഞ്ഞേക്കൂ. അങ്ങനെ ആക്കാൻ വിചാരിച്ചു. അവൻ ഈ പൊൻകെട്ടിയെടുത്ത് ബാക്കിയുള്ള ലോകത്തെ പോലെ മാന്യമായി ജീവിക്കാൻ കഴിയുമെന്നായിരുന്നു. കൂടാതെ നല്ല ബാബിലോണിയൻ നിലയെങ്കിലും ഓ കൂടാരങ്ങളിൽ ആക്കാൻമാരാകുന്നു. നോക്കൂ, എന്നാൽ ആ കാര്യം ശപിക്കപ്പെട്ടതാണ്. അത് നിരന്തരം ശപിക്കപ്പെട്ടതാകുന്നു. അത് നിത്യ സമിതി മുതൽ തന്നെ ശപിക്കപ്പെട്ടതാണ്. റോമിലെ നിത്യ മുതൽ അത് ശപിക്കപ്പെട്ടതാകുന്നു. എന്നാൽ അമോരിയരുടെ കാലം പൂർത്തിയാകുന്നതുവരെ ദൈവം അകൃത്യം നിറയാൻ അനുവദിച്ചിരുന്നു. ഇപ്പോൾ ആത്മീയ ഗ്രാഹ്യമുള്ള ആരെങ്കിലും ഓർക്കുക, ആത്മീയ ഗ്രാഹ്യം ഞാൻ തുടർച്ചയായി ഉദ്ധരിക്കുകയാകുന്നു. ഈ രാഷ്ട്രത്തിന്റെ അകൃത്യവും നിറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഈ രാഷ്ട്രം സംഘടിതവും പുനഃസംഘടിതവും വീണ്ടും സംഘടിതവും വീണ്ടും സംഘടിതവുമാകുന്നു. ഇപ്പോൾ അവൾ കൂട്ടുകെട്ടായി പ്രവർത്തിക്കുകയും മറ്റെന്തിലെങ്കിലും ചേരുന്നു. അനീതി നിറഞ്ഞിരിക്കുന്നു. ഇത് പുറപ്പാടിനുള്ള സമയമായിരിക്കുന്നു. ഇത് വാഗ്ദത്ത ദേശത്തേക്കുള്ള വിളിച്ചു പുറത്താക്കപ്പെടുന്നതിനുള്ള സമയമായിരിക്കുന്നു. ഒരു വാഗ്ദാനമല്ല, പോകാനുള്ള മറ്റൊരു രാജ്യമാകുന്നു. എന്നാൽ ഒരു വീട്, 1000 ആണ്ടുകാലം, ഒരു വിളിച്ചു പുറത്താക്കലിന്റെ സമയമാകുന്നു. ഈ രാഷ്ട്രത്തിന്റെ അകൃത്യം കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ വീണ്ടും അതിന്മേൽ സംസാരിക്കുന്നതാണ്. നിറഞ്ഞിരിക്കുന്നു. അവൾ വൃത്തികെട്ടവളാകുന്നു. നിങ്ങൾ പറഞ്ഞേക്കാം, സഹോദരൻ ബ്രഹാം, ഇത് നിങ്ങൾ ജീവിക്കുന്ന രാഷ്ട്രം തന്നെയല്ലേ? അതെ ശ്രീമാൻ, തീർച്ചയായും. നിങ്ങൾ പറഞ്ഞേക്കാം, അമേരിക്കൻ ഐക്യനാടുകളിലെ ഒരു പൌരൻ എന്ന നിലയിൽ നിങ്ങളത് പറഞ്ഞുകൂടാ. എങ്കിൽ അവൻ തന്നെ ഒരു ഇസ്രായേലിനായിരിക്കെ ഏലിയാവ് ഇസ്രായേലിന്റെ ഒരു ശാപത്തെ വിളിക്കാൻ പാടില്ലായിരുന്നു. ബാക്കിയുള്ള പ്രവാചകന്മാർ ഇസ്രായേലിയായിരിക്കെ ഒരിക്കലും ആ ജനതയെ ശപിക്കരുതായിരുന്നു. എന്നാൽ അവർ സംസാരിച്ചത് അവരുടെ സ്വന്തം ചിന്തകളായിരുന്നില്ല, മറിച്ച് കർത്താവിന്റെ വചനമായിരുന്നു. നോക്കൂ, അത് നിങ്ങൾ എവിടെ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു, അതെങ്ങനെ വരുന്നു എന്നതിനെയും ആശ്രയിച്ചിരിക്കുന്നു. അത് വചനത്തിന് വിരുദ്ധമാണെങ്കിൽ അത് വെറുതെ വിടുക. അത് വചനത്തിന് വിരുദ്ധമാണെന്ന് ആരോടെങ്കിലും തെളിയിക്കാൻ ഞാൻ ആവശ്യപ്പെടുന്നു. വെളിപാട് 13 വേദപുസ്തകം തന്നെ പറയുന്നില്ലേ, അവിടെയാണ് ഈ രാഷ്ട്രം പ്രത്യക്ഷപ്പെടുന്നത്. ഈ രാഷ്ട്രം 13 എണ്ണപ്പെട്ടിരിക്കുന്നു, ഒരു സ്ത്രീയുടെ രാഷ്ട്രമാകുന്നു. വേദപുസ്തകത്തിൽ ഇതൊരു സ്ത്രീയാണ്, നമ്മുടെ നാണയത്തിൽ ഒരു സ്ത്രീയാകുന്നു. ഇതൊരു സ്ത്രീയുടെ രാഷ്ട്രമാണ്. അവിടെയാണ് സ്ത്രീകളുടെ ദുർഗന്ധം തുടങ്ങുന്നതും തുടങ്ങിയിട്ട് അവിടെ തന്നെ അവസാനിക്കുന്നതും. ദൈവത്തിന്റെ വചനത്തെ അവിശ്വസിച്ചുകൊണ്ടാണ് ഏദനിൽ ഈ ദുർഗന്ധം ആരംഭിച്ചത്. ഇവിടെ നിന്നാണ് അത് സ്ത്രീകളെ പ്രാസംഗികരെയും മറ്റെല്ലാ കാര്യങ്ങളെയും വിരിയിക്കാൻ തുടങ്ങിയത്. ലോകത്തിന്റെ ഏറ്റവും മോശപ്പെട്ടതായ രാഷ്ട്രമായ ഹോളിവുഡിൽ നിന്നാണ് ലോകത്തിന്റെ അഴുക്ക് വരുന്നത്. കൂടുതൽ വിവാഹമോചനങ്ങൾ ബാക്കിയുള്ള ലോകത്തെയും അതിൽ ഒരുമിച്ചാക്കുന്നു. നോക്കൂ, എന്തുകൊണ്ട് ഈ വരുന്ന ദിവസങ്ങളിലൊന്നിൽ കർത്താവിന്റെ ഇഷ്ടമെങ്കിൽ നിങ്ങൾ കണ്ടെത്തും. ഈ ശപിക്കപ്പെട്ട കാര്യം എന്തുകൊണ്ടെന്ന് നിങ്ങൾ കാണും. ജനങ്ങളുടെ കണ്ണിൽ സാത്താൻ വലിച്ചഴിച്ചിരിക്കുന്നതായ ഈ വിവാഹമോചന വസ്തുക്കളുടെ അന്ധത നിങ്ങൾക്ക് കാണാൻ കഴിയും. നാം ഭയങ്കരമായ ഒരു നാഴികയിലാകുന്നു. നമ്മുടെ അന്ത്യം മിക്കവാറും തന്നെ ഇപ്പോൾ ആസന്നമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവ അഴുകിയിരിക്കുന്നു, അതിന്റെ വേര് വരെ അഴുകിയിരിക്കുന്നു. അവൾ വെളിപാട് 13 അക്കത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. കൂടാതെ ഓർക്കുക, അതൊരാട്ടിൻകുട്ടിയെ പോലെ ഉയർന്നു വന്നിരുന്നു, മതസ്വാതന്ത്ര്യം. എന്നാൽ പിന്നീട് അത് മൃഗത്തിൽ നിന്നും ശക്തി സ്വീകരിച്ചു. അതുപോലൊരു പ്രതിമയായിരുന്നു. അവൻ എല്ലാ അധികാരത്തോടും കൂടി സംസാരിച്ചു. മൃഗം അവന്റെ മുമ്പിൽ ചെയ്ത അതേ ചീഞ്ഞ കാര്യങ്ങൾ തന്നെ അത് ചെയ്തു. എങ്കിൽ പിന്നെ എന്നോട് പറയൂ, അത് ഈ രാഷ്ട്രത്തെക്കുറിച്ച് പ്രവചിക്കപ്പെട്ടതല്ലേ? അമോരിയരുടെ അവസ്ഥ മിക്കവാറും പഴുത്തിരിക്കുന്നു, കാരണം അവർ ഇതിനകം അതിൽ പ്രവർത്തിക്കുന്നു. നമ്മുടെ പുതിയ മാർപ്പാപ്പ പോലും അദ്ദേഹത്തിന്റെ പ്രധാന ഉദ്ദേശം സഹോദരങ്ങളെ ഒന്നിപ്പിക്കുക എന്നതാണ്. കൂടാതെ സ്വാഭാവിക കണ്ണുകൾക്ക് അത് ചെയ്യേണ്ട കാര്യമാണ്. എന്നാൽ ദൈവദൃഷ്ടിയിൽ അത് പരിശുദ്ധാത്മാവിന് വിരോധമാണ്. നമുക്കതുമായി കൂട്ടിക്കലർത്തപ്പെടാൻ കഴിയില്ല. എല്ലാ സഭയെയും ആ സംയുക്ത സഖ്യത്തിലേക്ക് വിളിക്കപ്പെടും. നിങ്ങൾക്ക് കഴിയുന്നത്രയും വേഗത്തിൽ ആ കാര്യങ്ങളിൽ നിന്ന് പുറത്തു കടക്കുക. നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെ നിങ്ങൾ ആ മൃഗത്തിന്റെ അടയാളം എടുക്കും, അതിൽ നിന്ന് പുറത്തു കടക്കുക. ആത്മീയ മനസ്സിന് അത് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നാൽ അവിടെ പുറത്ത് ഞാൻ അത്ഭുതപ്പെടുന്നു. എന്തായാലും നിങ്ങൾക്ക് എല്ലാ രാജ്യങ്ങളും സന്ദർശിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് അവിടേക്ക് ടേപ്പുകൾ അയക്കാൻ കഴിയും. ആ വിത്ത് വിതച്ചിരിക്കുന്നത് അവിടെയുള്ള ആ മനസ്സുകളെ പിടിക്കാൻ ദൈവത്തിന് എന്തെങ്കിലും ചില വഴികൾ ഉണ്ടാകുന്നതാണ്. ശരിയാണ്, വെളിച്ചം അതിന്മേൽ പതിയുന്ന ഉടനെ തന്നെ അതിന്റെ ജീവനെ എടുക്കുന്നതിന് അത് പോയി കഴിഞ്ഞിരിക്കും. കിണറ്റുകരയിലെ സ്ത്രീയെ പോലെ അവൾ പറഞ്ഞു, അതവിടെയാകുന്നു. അവൾ അത് പിടിച്ചെടുത്തു. ആ കാര്യത്തിൽ നിന്നും പുറത്തു കടക്കുക, അത് ശപിക്കപ്പെട്ടതാണ്. ശപിക്കപ്പെട്ടതോ? എപ്പോഴെങ്കിലും എവിടെയാണ് ഒരെണ്ണം വീണിട്ട് വീണ്ടും ഉയർത്തെഴുന്നേറ്റതെന്ന് എന്നോട് പറയുക. എപ്പോഴെങ്കിലും ഒരെണ്ണം ഉയർത്തിട്ട് അത് വീണിട്ടില്ലെന്ന് എന്നോട് പറയുക. അതിനാൽ ആ കാര്യം തന്നെ തെറ്റാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. ശരി, അമോരിയരുടെ അകൃത്യം അതുവരെ നിറഞ്ഞിട്ടില്ലായിരുന്നു. അതിനാൽ അവർക്ക് പുറപ്പെടലിന് മുമ്പ് വരെ തങ്ങി നിൽക്കുകയും കാത്തിരിക്കുകയും ചെയ്യേണ്ടിയിരുന്നു. എന്നാൽ അമോരിയർക്ക് അവരുടെ അകൃത്യം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അതാപ്പോൾ അവിടെ ഒരു ആത്മീയ പുറപ്പാട് അല്ലെങ്കിൽ പ്രാകൃതികമായ പുറപ്പാട് എത്തിക്കഴിഞ്ഞിരുന്നു. ഒരു പ്രാകൃതികമായ ദേശത്തേക്ക് തന്റെ ജനങ്ങളെ നയിക്കുകയും അവിടെ ഒരിക്കൽ അമോരിയർ താമസിച്ചിട്ട് അത് അവരുടെ ദേശമെന്ന് വിളിക്കപ്പെടുകയും ചെയ്തിരുന്നു. അമോരിയരുടെ സംഘടനാ വിഭാഗത്തിന്റെ അകൃത്യം തങ്ങളെ തന്നെ ഇതുവരെയും അവരാകുന്നു സഭ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അത് അവരുടെ അകൃത്യം മിക്കവാറും നിറവേറി കഴിയുന്നത് വരെയാകുന്നു. ഒരു പുറപ്പെടൽ വരുന്നുണ്ട്. അവിടെ ദൈവം ആരൊക്കെ ആരാണെന്ന് കാണിക്കും. യേശുക്രിസ്തുവിന്റെ മണവാട്ടി വാഗ്ദത്തം ചെയ്യപ്പെട്ട ദേശത്തേക്ക് പുറപ്പെട്ടു പോയിരിക്കും. എന്റെ പിതാവിന്റെ ഭവനത്തിൽ വളരെയധികം വാസസ്ഥലങ്ങളുണ്ട്. ഈ സ്ഥലത്ത് തന്നെ നിങ്ങൾക്കവരെ പോലെ അവിടെ ചെന്ന് യുദ്ധം ചെയ്യേണ്ടതിന്റെ ആവശ്യമില്ല. ഇത് നേരത്തെ തന്നെ തയ്യാറാക്കിയതാകുന്നു. കൂടാരമായ ഈ ഭൗമിക വാസസ്ഥലം അഴിഞ്ഞുപോയാൽ നമുക്കായി ഒന്ന് അവിടെ കാത്തിരിക്കുന്നു. ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളും ഉണ്ടാകും. ആ മഹത്തായ പുറപ്പാട് ഇതാ സമീപിച്ചിരിക്കുന്നു. ദൈവം എങ്ങനെയാണ് ആ പുറപ്പാട് നടത്തിയെന്ന് ശ്രദ്ധിക്കുക. അവൻ എന്താണ്, അവൻ എന്ത് തയ്യാറെടുപ്പുകളാണ് നടത്തിയത് എന്നിട്ട് ഒരു നിമിഷം അതിനെ പഠിക്കുക. തുടർന്ന് ഈ ദിവസമായിട്ട് അത് നോക്കുക. ശരി, ശ്രദ്ധിക്കുക, ഈ പുറപ്പാടിന് മുമ്പ് അവിടെ യോസഫിനെ അറിയാത്ത ഒരു ഫറവോൻ ഉയർന്നു. നോക്കൂ, യോസഫിനെ അറിയാത്ത ഒരു ഫറവോൻ യോസഫിനെ അറിയില്ലായിരുന്നു. എന്താണ് യോസഫ് പ്രതിനിധാനം ചെയ്തിരുന്നത്? ഈ ആത്മീയ പറപ്പാടിലെ ആത്മീയ ഭാഗമാകുന്നു. അവിടെ ഇപ്പോൾ ഒന്ന് ഉയർന്നു വന്നു, ഞങ്ങൾ സ്വാതന്ത്ര്യമാണ്. സ്ത്രീ അവിടെ ഒരു കാലവും ഇരുകാലവും അരക്കാലവും പോഷിപ്പിക്കപ്പെട്ടു. എന്നാൽ അവസാനം അവിടെ ഒരു യോസഫ് അല്ലെങ്കിൽ മതത്തിന്റെ സ്വാതന്ത്ര്യം അറിയാത്ത ഒരു സ്വേച്ഛാധിപതിയായ ഫറവോൻ അവരെ ഒരുമിപ്പിച്ചുകൊണ്ട് ഉയർന്നു വന്നു. ഇത് നിങ്ങളെ വിട്ടുപോകാനിടയാക്കരുത്. അവിടെ ഒരു ഫറവോൻ ഉണ്ടായിരുന്ന സമയം വന്നു. ആദ്യം അത് വരേണ്ടിയിരുന്നു. സഭാസംഘടനകൾ ആർദ്രതയോടെ ജീവിച്ചു. ക്രിസ്തുമതത്തിന്റെ യഥാർത്ഥ മുന്തിരിവള്ളിയിലേക്ക് ഒട്ടിച്ച ഒരു ശാഖയായി ജീവിച്ചു. എന്നാൽ അതിപ്പോഴും അതിന്റെ യഥാർത്ഥ ഫലം നൽകുന്നു. സ്ത്രീകൾ അർദ്ധനഗ്നരായി വസ്ത്രം ധരിച്ചു. മനുഷ്യർ ബുദ്ധിജീവികൾ, ആത്മാവിന്റെ ശക്തി നിഷേധിക്കുന്നു. എന്നാൽ അത് ഒരു ക്രിസ്തീയ സഭയുടെ നാമത്തിനടിയിൽ ജീവിച്ചിരുന്നു. ഇതൊരു ഒട്ടിച്ച മുന്തിരിവള്ളിയാണ്. എന്നാൽ മുന്തിരിവള്ളിയെ ചെത്തിവെടിപ്പാക്കാൻ തോട്ടക്കാരൻ ഇപ്പോൾ ഇതാ വന്നുകൊണ്ടിരിക്കുകയും അവൻ ചെയ്യുമെന്ന് പറഞ്ഞതുപോലെ തന്നെ അവൻ ചെയ്യുകയും ചെയ്യും. ഫലം കായ്ക്കാത്ത കൊമ്പുകളൊക്കെയും വെട്ടി തീയിലേക്ക് എറിയുകയും ദഹിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് പറയുന്നത് ഭയാനകരമായ ഒരു കാര്യമാണ്. പക്ഷേ സത്യം ചിലപ്പോൾ ഭയങ്കരമായി തോന്നും. അത് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞതുപോലെയാകുന്നു. ദൈവം എപ്രകാരം തന്റെ മക്കളെ ആഴമേറിയ വെള്ളത്തിലൂടെയും ചേറുള്ള മണലിലൂടെയും അതുപോലുള്ള കാര്യങ്ങളിലൂടെയും കൊണ്ടുപോകുന്നു. അവനത് അങ്ങനെ ചെയ്യുന്നു. ഓർക്കുക, ഈ കലം ചിതറുകയും തുണ്ടം തുണ്ടമാകുകയും ചെറിയ കഷ്ണങ്ങളാകുകയും ഉടച്ചു വാർക്കുന്നതിനു വേണ്ടി വീണ്ടും മണ്ണാകുകയും വേണം. അതിനെ നശിപ്പിക്കുന്നത് ഒരു ഭയങ്കരമായ കാര്യം പോലെ കാണപ്പെടുന്നു. എന്നാൽ പാത്രം വീണ്ടും നിർമ്മിക്കണമെങ്കിൽ പൂച്ചട്ടി അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്നത് എന്തു തന്നെയായാലും അപ്രകാരം അത് ചെയ്യേണ്ടത് ആവശ്യമാകുന്നു. യോസഫിനെ അറിയാത്ത ഒരു ഫറവോൻ അവിടെ ഉയർത്തപ്പെടുകയുണ്ടായി. അത് തുടക്കത്തിന്റെ തുടക്കമായിരുന്നു. പുറപ്പാടിന്റെ തുടക്കം അതായിരുന്നു. അത് രൂപപ്പെടാൻ തുടങ്ങുമ്പോൾ, ഒരു രാഷ്ട്രീയ ശക്തിക്ക് കീഴിൽ ആ കാര്യം രൂപപ്പെടാൻ തുടങ്ങുമ്പോൾ ദൈവം തയ്യാറാകാൻ തുടങ്ങുന്നു. അമോര്യരുടെ അകൃത്യം നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അബ്രഹാമിന് അവൻ വാഗ്ദാനം ചെയ്ത സമയം പൂർത്തിയായിരിക്കുകയും വീണ്ടെടുപ്പിന്റെ സമയം ആകുന്നു. യോസഫിനെ അറിയാത്ത ഒരു ഫറവോൻ ഉയർന്നു വരാൻ ദൈവം അനുവദിക്കുകയും അങ്ങനെ രമസസ് ജനിക്കുകയും ചെയ്തു. അങ്ങനെ സേദിക്ക് ശേഷം നേരെ രമസസ് വന്നു. ഈ രമസസ് ആയിരുന്നു, അവൻ യോസഫിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് അറിയില്ലായിരുന്നു. കൂടാതെ ആത്മീയ ഭാഗം എന്തായിരുന്നുവെന്ന് അവൻ അറിയില്ലായിരുന്നു. അവനൊരു രാഷ്ട്രീയ പ്രതിഭ മാത്രമായിരുന്നിട്ട് എത്യോപ്യയെയും മറ്റെല്ലാ രാജ്യങ്ങളെയും സൈനിക ശക്തിയിൽ കീഴടക്കാൻ അവന് കഴിഞ്ഞിരുന്നു. അവൻ അറിയാവുന്നത് അത്രയെല്ലാമായിരുന്നു. അതാ സൈനിക ശക്തിയായിരുന്നു. അങ്ങനെ ഏതൊരു മനുഷ്യനും ആത്മീയനാണെങ്കിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. മതസ്വാതന്ത്ര്യം അറിയാത്ത ഒരു ഫറവോനെ നമുക്ക് ലഭിക്കുന്നു. നമ്മുടെ രാഷ്ട്രപതി അദ്ദേഹത്തിന്റെ ചുമതല ഏറ്റെടുത്തപ്പോൾ അദ്ദേഹം മതസ്വാതന്ത്ര്യത്തിൽ വിശ്വസിക്കുന്നുവെന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നില്ല. കഴിഞ്ഞ ദിവസം ദക്ഷിണ ഭാഗത്ത് വെച്ച് ഈ വേർതിരിവിനെ കുറിച്ച് ചോദ്യമുണ്ടായപ്പോൾ എന്തായിരുന്നു? അലബാമയിലെ ഈ ഭരണാധികാരി, എനിക്ക് ആ ശുശ്രൂഷകനുമായി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു. അതാ മാർട്ടിൻ ലൂഥർ കിങ് ആയിരുന്നു. ഒരു മനുഷ്യന് എങ്ങനെ ഒരു നേതാവാകാനും അവന്റെ ജനത്തെ ഒരു മരണക്കെണിയിലേക്ക് നയിക്കാനും കഴിയും? ആ ജനങ്ങൾ അടിമകളായിരുന്നുവെങ്കിൽ ഞാൻ അവിടെ എത്തിയിരിക്കും. എന്റെ കുപ്പായം അഴിച്ചു മാറ്റി ആ ജനങ്ങൾക്ക് വേണ്ടി അവരെ അടിച്ചോടിക്കും. അവർ അടിമകളല്ല, അവർ പൗരന്മാരാണ്. അവർ രാഷ്ട്രത്തിന്റെ പൗരന്മാരാണ്. സ്കൂളിൽ പോകുന്നു എന്ന ചോദ്യം. ആ ജനങ്ങൾ, അവർക്കൊരു കഠിന ഹൃദയമുണ്ടെങ്കിൽ, കൂടാതെ ആ കാര്യങ്ങളെക്കുറിച്ച് അറിയില്ലെങ്കിൽ, നിങ്ങൾക്കൊരു ജനതയിലേക്കും ആത്മീയ കാര്യങ്ങളെ രാഷ്ട്രീയ ശക്തികളാൽ അടിച്ചേൽപ്പിക്കാനാകില്ല. അവർ ഇത് അംഗീകരിക്കണം, വീണ്ടും ജനിക്കണം. അപ്പോൾ അവർ ഈ കാര്യങ്ങൾ കാണും. എന്നാൽ ഈ മനുഷ്യൻ എനിക്ക് അയാളോട് സംസാരിക്കാൻ മാത്രം കഴിഞ്ഞിരുന്നെങ്കിൽ, അവൻ മതത്തിന്റെ പേരിൽ ആ വിലയേറിയ ജനങ്ങളെ നയിക്കുകയും ആയിരക്കണക്കിന് ജനങ്ങളെ 1000 തവണ കൊല്ലാൻ പോകുന്ന ഒരു മരണക്കെണിയിലേക്ക് നയിച്ചിരുന്നു. അവർക്കറിയില്ല, അവർക്കതിന്റെ ആ സ്വാഭാവിക വശം മാത്രമേ ലഭിക്കുന്നുള്ളൂ. ഈ മനുഷ്യൻ നിറക്കാരനായ സഹോദരൻ ലൂസിയാനയിൽ ആ വലിയ പ്രക്ഷോഭം വന്നപ്പോൾ ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു നിറക്കാരനായ ശുശ്രൂഷകൻ, വിലയേറിയ വൃദ്ധ സഹോദരൻ, അവിടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, രാഷ്ട്രസേനയോട് ചോദിച്ചു, എനിക്ക് അവരോട് സംസാരിക്കാമോ, അവർ എന്റെ ആളുകളാണ്. ഈ വൃദ്ധനായ ശുശ്രൂഷകൻ എഴുന്നേറ്റിട്ട് അവിടെ നിന്നുകൊണ്ട് അവരോട് പറഞ്ഞു, ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, എന്റെ നേരത്തെക്കുറിച്ച് ഞാൻ ഒരിക്കലും ലജ്ജിച്ചിട്ടില്ല. എന്റെ സൃഷ്ടാവ് എന്നെ ഞാൻ എന്താണോ അതാക്കി സൃഷ്ടിച്ചു. അങ്ങനെയാണ് അവൻ തുടരാൻ ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് ഓരോ മനുഷ്യനും നിലനിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. അവൻ വെളുത്ത പൂക്കളും നീലപ്പൂക്കളും പൂക്കളുടെ എല്ലാ നിറങ്ങളും ഉണ്ടാക്കുന്നു. അവരെ സങ്കര സൃഷ്ടികളാക്കരുത്, അവരെ തമ്മിൽ സങ്കരജാതി ആക്കരുത്, നിങ്ങൾ പ്രകൃതിയെ അപ്പോൾ എതിർക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഇന്ന് രാവിലെ വരെ എന്റെ നിറത്തെക്കുറിച്ച് ഞാൻ ഒരിക്കലും ലജ്ജിച്ചിട്ടില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എന്റെ ആളുകൾ എഴുന്നേറ്റ് അവരിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ കാണുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതവരെക്കുറിച്ച് എന്നെ ലജ്ജിപ്പിക്കുന്നു. ഞാൻ വിചാരിച്ചു, ദൈവം ആ ശബ്ദത്തെ അനുഗ്രഹിക്കട്ടെ. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പ്രശ്നമുണ്ടാക്കുക മാത്രമാണ് ചെയ്യുന്നത്. പറഞ്ഞു, ഇവിടെയുള്ള സ്കൂളുകൾ നോക്കൂ, നമുക്ക് സ്കൂളുകൾ ഇല്ലായിരുന്നുവെങ്കിൽ പറഞ്ഞു അത് വ്യത്യസ്തമായിരിക്കും, എന്നാൽ ഇവിടെ ലൂസിയാനയിൽ ആർക്കാണ് ഏറ്റവും മികച്ച സ്കൂളുകൾ ഉള്ളത്? പറഞ്ഞു, ഉദാഹരണത്തിന് നമ്മുടെ നഗരമായ ഷ്രിവപോർട്ട് എടുക്കാം. അദ്ദേഹം പറഞ്ഞു, അവിടെ ഒരു വെളുത്ത വിദ്യാലയമുണ്ട്, അത് പഴയ വിദ്യാലയമാണ്. അവർ നമുക്ക് വേണ്ടി മറ്റൊന്ന് പണിതു തന്നു. അവർക്ക് ഒരു ഉപകരണം അവിടെ ഇല്ല. കുട്ടികൾക്കായി കളിക്കുന്ന കാര്യം അവർക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് ഒരു മുറ്റം നിറഞ്ഞത് കിടക്കുന്നു. അതിനു പുറമെ അവർ നമ്മുടെ കുട്ടികൾക്കായി ഒരു മഹത്തായ വലിയ മാർബിൾ കൊണ്ടുള്ള നീന്തൽ കുളം നിർമ്മിച്ചു. കൂടാതെ നമുക്ക് കിട്ടാൻ കഴിയുന്നതിലും വെച്ച് ഏറ്റവും മികച്ച അധ്യാപകരെ നമുക്ക് ലഭിച്ചു. പറഞ്ഞു, നമുക്കിവിടെ മെച്ചപ്പെട്ട കാര്യങ്ങളുള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്ക് എന്താണ് കുഴപ്പം പറ്റിയിരിക്കുന്നത്? അദ്ദേഹം ചോദിച്ചു. അങ്ങനെ അവർ ശബ്ദം നിർജ്ജീവമാക്കി കളഞ്ഞു. അവിടെയാണ് നിങ്ങൾ നോക്കൂ തെറ്റായ പ്രചോദനം. ആ ജനങ്ങൾ അടിമകളായിരുന്നു. അവരെന്റെ സഹോദരന്മാരും സഹോദരികളുമാകുന്നു. അവർ അടിമകളായിരുന്നു. ഞാൻ പറയും, നമുക്ക് അവരോടൊപ്പം ചേരാം, എന്നിട്ട് തെരുവിലൂടെ ഇറങ്ങി ആ കാര്യത്തിൽ പ്രതിഷേധിക്കാം. അവർ അടിമകളല്ല, അവർ മറ്റാർക്കും ലഭിച്ച അതേ അവകാശമുള്ള പൌരന്മാരാണ്. ഇതൊരു കൂട്ടം പ്രചോദനം നരകത്തിൽ നിന്നും വരുന്നത് മാത്രമാണ്. അതവരിൽ ഒരു ദശലക്ഷം കൊല്ലപ്പെടാൻ കാരണമാക്കുന്നു. അവർ ഒരു വിപ്ലവകരമായ പ്രവൃത്തി ആരംഭിക്കുന്നു. തീർച്ചയായും അതാകുന്നു. അത് ശരിയല്ല. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അവരുടേതായ അവകാശങ്ങളുണ്ട്. നമ്മുടെ നിറക്കാരായ സഹോദരങ്ങൾ, കൂടാതെ നമ്മുടെ ജപ്പാൻകാരും, മഞ്ഞ, വെള്ള, കറുപ്പ്, അങ്ങനെ അവർ എന്തൊക്കെയാണെങ്കിലും അവരുടെ നിറത്തിൽ ദൈവത്താൽ യാതൊരു വ്യത്യാസവുമില്ല. നാം എല്ലാവരും ഒരു മനുഷ്യനിൽ നിന്നാണ് വരുന്നത്. അത് ആദാമാകുന്നു. എന്നാൽ ദൈവം നമ്മെ വേർതിരിച്ച് വ്യത്യസ്ത നിറങ്ങളാക്കി മാറ്റിയെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ തുടരാം. ഞാനൊരു മഞ്ഞ മനുഷ്യനായിരുന്നെങ്കിൽ ഞാനൊരു ജപ്പാൻകാരനായി അല്ലെങ്കിൽ ചൈനക്കാരനായി തുടരാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു നിറമുള്ള മനുഷ്യനായിരുന്നുവെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നു. ദൈവം എന്നെ അങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നു. തുറന്നു പറഞ്ഞാൽ, നിറക്കാരായ ജനങ്ങളുടെ പക്കലുള്ള വളരെയധികം കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ വെളുത്ത വർഗ്ഗക്കാരുടെ പക്കൽ അത് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അവർക്ക് കാര്യങ്ങളെക്കുറിച്ച് വിഷമമില്ല. അവർ കൂടുതൽ ആത്മീയരാണ്. വെള്ളക്കാരന് തൊടാൻ പോലുമാകാത്ത ആയിരക്കണക്കിന് കാര്യങ്ങൾ അവരെക്കുറിച്ചുണ്ട്. ദൈവം അവരെ അങ്ങനെ ഉണ്ടാക്കി. ഒരു നിറക്കാരുടെ ഗായക സംഘത്തെ കടത്തിവെട്ടി പാടാൻ ആർക്കാണ് കഴിയുക? നിങ്ങൾക്കെവിടെയാണ് ശബ്ദങ്ങൾ കണ്ടെത്താൻ കഴിയുന്നത്? അവർ അവിടെയുള്ള ദേശങ്ങളിൽ നിന്നും വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇടതുകൈയും വലതുകൈയും ഏതാണെന്ന് അവർക്കറിയില്ല. അവരിൽ 30 അല്ലെങ്കിൽ 40 വ്യത്യസ്ത ഗോത്രങ്ങൾ അവർ ഒരു സ്ഥലത്തേക്ക് പാടുന്നു. യജമാനൻ അവിടെ നിൽക്കുന്നു, പറയുന്നു, എനിക്കത് തൊടാൻ കഴിയില്ല. അദ്ദേഹം വർഷങ്ങളായി ഗായസംഘങ്ങളെ പരിശീലിപ്പിച്ചു. ഒരാളുടെ സ്വരമുച്ചയം ഉയർന്നതും പിന്നെ താഴ്ന്നതും അങ്ങനെയെല്ലാമായിരിക്കും. പറഞ്ഞു, അത് തികച്ചും ശ്രദ്ധയോടെ കേൾക്കുക. വ്യത്യസ്ത ഭാഷയിൽ പോലും അത്രയും സമ്പൂർണമായിരിക്കുന്നു. അവർ പ്രത്യേക കഴിവുള്ളവരാണ്. എന്നാൽ നിങ്ങൾക്കറിയാമോ, ഇതെല്ലാം സംഭവിക്കേണ്ടതുണ്ട്. അതെല്ലാം നിങ്ങളുടെ വക്രമായ യന്ത്രങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു രാഷ്ട്രീയക്കാരന്റെ കാരണത്താലാകുന്നു. കഴിഞ്ഞ ദിവസം ആ ഭരണാധികാരി അവിടെ നിന്നുകൊണ്ട് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട് ആ കാര്യാലയത്തിലേക്ക് സത്യപ്രതിജ്ഞ ചെയ്തു. ഭരണഘടന അനുസരിച്ച് വേർതിരിക്കലിന്റെ ചോദ്യം, അതായത് ഓരോ സംസ്ഥാനത്തിനും അതിനെക്കുറിച്ച് സ്വന്തം ചിന്തകൾ എടുക്കാൻ കഴിയും. അദ്ദേഹം അതൊന്നും കാര്യമാക്കിയില്ല. എന്നാൽ അദ്ദേഹം ഭരണഘടന വായിച്ചു. പറഞ്ഞു, ഇപ്പോൾ പാഠശാലകൾ വേർതിരിക്കലിനെ സൂചിപ്പിക്കുന്നു. അവർക്കവിടെ ഒരു സ്കൂൾ ലഭിച്ചു. അവർക്കവരുടെ സ്വന്തമായ കോളേജ് ലഭിച്ചപ്പോൾ നിറക്കാരായ രണ്ട് കുട്ടികൾ മാത്രമാണ് ആ സ്കൂളിൽ പ്രവേശിക്കാൻ ആഗ്രഹിച്ചത്. എന്നാൽ അദ്ദേഹം എഴുതിയിട്ട് ചോദിച്ചു, എന്ത്? അദ്ദേഹം ഭരണഘടന പോലും വായിച്ചു കഴിഞ്ഞിരുന്നു. അതിനുശേഷം ഞങ്ങളിവിടെ എത്തിച്ച ഈ വ്യക്തിയുടെ കാര്യം തിരിച്ചു വന്നപ്പോൾ അത് യോസഫിനെയും സ്വാതന്ത്ര്യത്തെയും അറിയാത്തവനായിരുന്നു. ആ നിരക്കാരുടെ വോട്ടുകൾക്കായി വലി നടത്തിയിട്ട് ആദ്യത്തെ സ്ഥാനത്ത് തന്നെ ഒരു ജനാധിപത്യ പാർട്ടിയാണ് അവരെ സ്വതന്ത്രരാക്കിയതെന്ന് അറിഞ്ഞിരുന്നില്ല. അവരുടെ ജന്മാവകാശം അത്തരത്തിലുള്ള ഒരു കാര്യത്തിന് വിൽക്കുന്നത് അവരെ ഒരു മരണക്കെണിയിലേക്ക് നയിക്കാനും എല്ലാ മനുഷ്യനിർമ്മിത സംവിധാനങ്ങളും വീഴേണ്ടതുമാകുന്നു എന്ന് കാണിക്കാനുമാകുന്നു. കൃത്യമായും ശരിയാണ്. അങ്ങനെ ശ്രീമാൻ കെന്നഡി ആ കാവൽക്കാരെ ദേശസാൽക്കരിക്കുകയും ഭരണഘടന പ്രകാരം അവിടെ നിൽക്കുന്ന സ്വന്തം പിതാക്കന്മാരുടെ മുഖത്തേക്ക് ആ മനുഷ്യരെ തിരികെ അയക്കുകയും ചെയ്തു. അത് ഭരണഘടനയെ വീണ്ടും തകർത്തു. പറഞ്ഞു, ഞങ്ങൾ യുദ്ധം ചെയ്യില്ല. ഇല്ല ശ്രീമാൻ, എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇനി ഒരു ജനാധിപത്യത്തിന് കീഴിൽ ജീവിക്കുന്നില്ലെന്ന് രാഷ്ട്രത്തിന് കണ്ടെത്താൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നാൽ സൈനിക ഏകാധിപത്യത്തിന് കീഴിലാകുന്നു. നിങ്ങൾക്കറിയാം ഈ പഴയ ചൊല്ല്, ഒരിക്കൽ തെക്കൻ ജനാധിപത്യവാദിയായെങ്കിൽ പിന്നെ എപ്പോഴും. എനിക്കിപ്പോൾ അറിയില്ല. ആ അതെ, തീർച്ചയായും ഒരു മനുഷ്യൻ എന്തെങ്കിലും ഉണരാൻ മതിയായ ബോധമുണ്ടായിരിക്കും. നോക്കൂ, ആ വിലയേറിയ ജനങ്ങളെ വെറുതെ വിടുക. അവിടെയുള്ള അവരെ കൊല്ലരുത്. അതിപ്രകാരം കഴിഞ്ഞ രാത്രിയിൽ ആ തോക്കുപയോഗിച്ച് ആ മനുഷ്യൻ ആ സഹോദരന്റെ പുറകിൽ വെടിവെച്ചതുപോലെ അദ്ദേഹത്തിന്റെ കൊച്ചുകുട്ടികളും ഭാര്യയും വീട്ടിലായിരുന്നു. അവനാരാണെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. അത് തീരെ ഹീനവും നിന്ദ്യവുമാകുന്നു. അതെ ശ്രീമാൻ, ആ കേസിൽ ഒരിക്കൽ ന്യായാധിപനാകാൻ ഇഷ്ടപ്പെടുന്നു. ആ അതെ, ആ അതെ. തന്റെ ഭാര്യയുടെയും മക്കളുടെയും അടുക്കൽ വീട്ടിലേക്ക് വരുന്ന ആ മനുഷ്യനെ വെടിവെക്കുക. അവനൊരു പൌരനാണ്. അയാൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾക്കായി നിലകൊള്ളാനുള്ള അവകാശമുണ്ട്. ഒരു നല്ല മനുഷ്യനായിരുന്നു. ലൈഫ് മാസികയിലെ ചിത്രത്തിൽ ആ പിഞ്ചു കുഞ്ഞ് തന്റെ പിതാവിന് വേണ്ടി കരയുന്നു. അവിടെ ചില വിശ്വാസഘാതകൻ പതിയിരുന്ന് അയാളുടെ പുറത്ത് വെടിവെച്ചിരുന്നു. നിങ്ങൾ ക്രിസ്തുവിനെ നിരസിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് അതാണ്. അത് ശരിയാണ്. അവിടെയാണ് ദേശം മുഴുവൻ എത്തിച്ചേർന്നിരിക്കുന്നതും. അതെല്ലാം രാഷ്ട്രീയത്തിനടിയിലാകുന്നു. അത്രയും വളരെ ലജ്ജാകരമാണ്. പക്ഷേ അതാണ് നാം ആഗ്രഹിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ നാം അത് തെളിയിച്ചു. എന്റെ ചെറിയ മകൻ എന്നോട് പറഞ്ഞു, ഇന്ന് രാവിലെ, ഡാഡി, തീർത്ഥാടക പിതാക്കന്മാർ അവരിവിടെ വരുമ്പോൾ അവരെല്ലാം സഭയുടെ ഈ പ്രത്യേക സംഘടനയിൽ അംഗമായിരിക്കുമോ? അവരെല്ലാം ആയിരുന്നോ? പറഞ്ഞു, അവർക്ക് വലിയ കുപ്പായങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഇല്ല പ്രിയനെ, മതസ്വാതന്ത്ര്യത്തിനായി അവരിവിടെ എത്തിയിരുന്നു. അതിനുവേണ്ടിയാണ് അവരിവിടെ വന്നിരുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിരുന്നു. അതിപ്പോൾ എവിടേക്കാണ് പോയതെന്ന് നിങ്ങൾ കാണുന്നുണ്ടോ? അത് ഈ രാജ്യത്തങ്ങളെല്ലാം വീഴ്ച പറ്റണമെന്ന് കാണിക്കുന്നു. എനിക്ക് വേഗത്തിലാകേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഒരു കാര്യം, സഹോദരൻ മാർട്ടിൻ ലൂഥർ കിങ് തീർച്ചയായും ഉടനെ ഉണരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം തന്റെ ജനത്തെ സ്നേഹിക്കുന്നു, യാതൊരു സംശയവുമില്ല. എന്നാൽ തന്റെ പ്രചോദനം എവിടെയെന്ന് അദ്ദേഹം കണ്ടാൽ മാത്രം മതി. നിങ്ങൾ സ്കൂളിൽ പോയതുകൊണ്ട് അതെന്ത് പ്രയോജനം ചെയ്യും? നിങ്ങളിൽ ഒരു ദശലക്ഷം ജനങ്ങൾ മരിച്ചു കിടക്കുന്നില്ലേ? വെറുതെ ആയിരിക്കില്ല സ്കൂളിൽ പോവുക. അതുപോലെ തന്നെയാണോ ഇപ്പോൾ വിശപ്പിന് വേണ്ടി? അത് മറ്റൊന്നിനായിരുന്നെങ്കിൽ അടിമകൾ, ആ മനുഷ്യർ ഒരു രക്തസാക്ഷിയാകും. അത്തരമൊരു കാരണത്തിന് വേണ്ടി തന്റെ ജീവനെ നൽകുമ്പോൾ ഒരർഹമായ കാരണത്തിന് അതൊരു യോഗ്യമായ കാരണമായിരിക്കും. എന്നാൽ സ്കൂളിൽ പോകാൻ മാത്രം ഞാനത് മനസ്സിലാക്കുന്നില്ല. നോക്കൂ, പരിശുദ്ധാത്മാവ് അദ്ദേഹമായി ആ കാര്യത്തിൽ ഒട്ടും തന്നെ യോജിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നില്ല. ഒരു കൂട്ടം ശബ്ദ കോലാഹലത്തിന് വേണ്ടി എല്ലാം കൂടി ജനങ്ങളെ പ്രവർത്തിക്കുന്നതിനിടയാക്കി. നിങ്ങൾ കാണുന്നു. അപ്പോൾ അത് ഹിറ്റ്ലർ ചെയ്തതുപോലെയാകുന്നു ജർമ്മനിയിൽ. അവരെ അത് നേരെ ഒരു മരണക്കെണിയിലേക്ക് നയിച്ചു. അവരെ ആ വിലയേറിയ ജർമ്മൻകാരായിരുന്നു. അങ്ങനെ അവരെ കോടിക്കണക്കിന് അല്ലെങ്കിൽ ദശലക്ഷക്കണക്കിന് അവിടെ ഒന്നു നിന്ന് മുകളിലായി മറ്റൊന്നായി കൂട്ടിയിട്ടു. അങ്ങനെ കൃത്യമായും അതേ കാര്യം തന്നെയാകുന്നു. ഓർക്കുക, ഞാൻ ടേപ്പിലാകുന്നു. നിങ്ങളത് കാണും. അതിനുശേഷം ഒരുപക്ഷെ ഞാൻ പോയതിനു ശേഷമാകും. അതാണ് ശരിക്കും സംഭവിക്കാൻ പോകുന്നത്. ആ വിലയേറിയ ജനങ്ങൾ ഈച്ചകളെ പോലെ അവിടെ മരിക്കും. ഒരു വിപ്ലവം ആരംഭിക്കുന്നു. വെള്ളക്കാരും കറുത്ത നിറക്കാരും വീണ്ടും പോരാടിയിട്ട് ഈച്ചകളെ പോലെ മരിക്കും. അങ്ങനെയെല്ലാം അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നത്? ഒരു കൂട്ടം ചത്ത ജനങ്ങൾ. എന്നാൽ യോസഫിനെ അറിയാത്ത ഒരു ഫറവോൻ അവിടെ ഉയർത്തപ്പെട്ടു. ഇന്നും അതേ കാര്യം തന്നെയാകുന്നു. ഒരു മനുഷ്യൻ ഉയർത്തപ്പെട്ടിട്ട് വൈറ്റ് ഹൌസിൽ സത്യപ്രതിജ്ഞ ചെയ്തു. അതവന്റെ സത്യപ്രതിജ്ഞയെ പ്രതിജ്ഞ ചെയ്യില്ല. അവൻ മതസ്വാതന്ത്ര്യത്തിൽ വിശ്വസിക്കുന്നുവെന്ന് തന്റെ പ്രതിജ്ഞ എടുക്കില്ല. ഈ പുതിയ പോപ്പ് എന്താണ് പറയുന്നത്? ഒന്ന്, അയാൾക്ക് നാല് കാര്യങ്ങളാണുള്ളത്. അവയിലൊന്ന് പ്രൊട്ടസ്റ്റന്റുകാരെയും കത്തോലിക്കരെയും ഒന്നിപ്പിക്കുക എന്നതാണ്. അതുകൊണ്ട് ബുദ്ധിപരമായ ഏതൊരു വ്യക്തിക്കും ആ കാര്യമാണ് ചെയ്യേണ്ടത്. എന്നാൽ വേദപുസ്തകം അനുസരിച്ച് അത് ചെയ്യുന്നത് തെറ്റായ കാര്യമാണ്. അവർ അങ്ങനെ ചെയ്യുമെന്ന് വേദപുസ്തകം പറയുന്നു. നമുക്ക് കുറച്ചുകൂടി മുമ്പോട്ട് പോകാം. ഈ സമയത്ത് മിസ്രൈമിൽ രാമസെസ് വളരുകയായിരുന്നു. അവന്റെ ശക്തി വളരുകയാണ്. പ്രാകൃത മനുഷ്യനായ രാമസെസ് വളരുകയായിരുന്നു. പ്രാകൃത മനുഷ്യനായ എതിർ ക്രിസ്തു ഇപ്പോൾ വളരുന്നു. രാഷ്ട്രീയത്തിലൂടെ അവൻ ഇതിനകം വൈറ്റ് ഹൌസിൽ എത്തിക്കഴിഞ്ഞു. മതത്തിൽ അവൻ എല്ലാ ജനങ്ങളെയും അത്രമാത്രം മനഃശാന്തിത്തിലാക്കിയിട്ട് യഥാർത്ഥത്തിൽ അവർ നേരെ അതിനുവേണ്ടി വീണുപോകുന്ന സ്ഥിതിയിൽ അവരെ ആക്കിയിരിക്കുന്നു. വിഭാഗീയ നേതാക്കളും പ്രായോഗികമായി രാജ്യത്തുള്ള എല്ലാ സഭകളും ഇതിനകം അത് സഭകളുടെ ഐക്യതയിലായി കഴിഞ്ഞിരിക്കുന്നു. രാമസേസ് വളരുന്നു. അവരെല്ലാവരും തമ്മിൽ ഒന്നിക്കുകയും അവർക്കുണ്ടായിരിക്കാൻ പോകുന്നതും അതാണ്. അതെന്താണ് ചെയ്യുന്നത്? അതൊരു ശക്തി ഉണ്ടാക്കുന്നു. ആദ്യത്തേതുപോലെ ഒരു മൃഗത്തെ ഉണ്ടാക്കുന്നു. അതിനുശേഷം അതിനോട് ഐക്യപ്പെടാത്ത എല്ലാവർക്കും ഒരു ഉപദ്രവം കടന്നു വരികയും അതോടൊപ്പം ഒരു ബഹിഷ്കരണവും വരുന്നു. അപ്പോഴേക്കും വളരെ വൈകിയിരിക്കും. നിങ്ങൾ ഇതിനകം മുദ്രയെടുത്തിരിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്ന് പറയരുത്. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നതാണ് നല്ലത്. രാമസേസ് വളരുകയായിരുന്നു. എന്നാൽ ഓർക്കുക, രാമസേസ് മിസ്രയിമിൽ അധികാരത്തിലേക്ക് വളരുമ്പോൾ ദൈവത്തിന് മരുഭൂമിയിൽ മോശമുണ്ടായിരുന്നു. അവനും വളരുകയായിരുന്നു. രാമസേസിന് ഒരു രാഷ്ട്രീയ സംവിധാനമുണ്ടായിരുന്നു. ദൈവത്തിന് ഒരാത്മീയ സംവിധാനമുണ്ടായിരുന്നു. ഒരു പ്രവാചകന്റെ കീഴിൽ ജനങ്ങളോട് സംസാരിക്കാൻ അവിടേക്ക് കടന്നു വരാൻ തയ്യാറായിരുന്നു. അവർ രണ്ടുപേരും വീണ്ടും വളരുകയാണ്. ഈ ദിവസങ്ങളിലൊന്നിൽ അതൊരു ഏറ്റുമുട്ടലായിരിക്കും. അവിടെ ഒരു ഏറ്റുമുട്ടൽ വരുന്ന സമയം അധികം വിദൂരമല്ല. പ്രാകൃതമായതുപോലെ, അത് തിരുവെഴുത്ത് പറയുന്നത് പോലെ, പ്രാകൃതമായത് ആത്മീയതയുടെ മാതൃകയാകുന്നു. നിങ്ങൾക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയില്ല. അതവിടെ ഉണ്ടാകുന്നു. അത് നിങ്ങളുടെ നേരെ കൺമുമ്പിലാണ്. അത് സത്യമാണ്. ഇപ്പോൾ സഭയെ നോക്കുക. പുറത്തേക്ക് വിളിക്കപ്പെടുന്നു. അധികാരത്തിൽ വരുന്നു. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു. ദൈവത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുകയും ക്രമീകരിക്കുകയും ചെയ്യുന്നു. നോക്കൂ, അങ്ങനെ നേരെ ഇവിടെ. അവൾ ഇതിനകം വൈറ്റ് ഹൌസിലായി കഴിഞ്ഞിരിക്കുന്നു. സഭ സ്വയം തമ്മിൽ ഒരുമിക്കുന്നു. ആമേൻ. ഒരു വിഭാഗീയ സഭയല്ല അത്. അകൃത്യങ്ങളുടെ അടിമത്തത്തിൽ നിന്നും അമോര്യരുടെ അകൃത്യങ്ങളിൽ നിന്നും സ്വതന്ത്രരായ ഒരു ജനതയാകുന്നു. ഓ, ദൈവത്തിന് മോശമുണ്ടായിരുന്നു. അവന്റെ ഭാവി പ്രവാചകൻ അവൻ ഇതിനകം പ്രവചിച്ചിട്ടുണ്ടെങ്കിലും അവൻ ശരിയാണെന്നത് തെളിയിച്ചു. എന്നിരിക്കലും അവൻ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് ഒളിപ്പിക്കപ്പെട്ടിട്ട് മരുഭൂമിയിൽ പരിശീലിക്കപ്പെടുകയായിരുന്നു. എന്നാൽ അവൻ മരുഭൂമിയിൽ വിദ്യാഭ്യസിച്ച് പരിശീലനം നേടി. ശത്രുക്കൾ അവന്റെ സംവിധാനം എപ്പോഴും നിർദ്ദേശിക്കും. അവിശ്വാസം അത് അംഗീകരിക്കും. കാരണം ശത്രു ബുദ്ധിപരമായ അടയാളങ്ങളാണ്. ഇപ്പോൾ ഓർക്കുക, രണ്ടെണ്ണം മാത്രമേയുള്ളൂ. ഇത് മറക്കരുത്. രണ്ട് അധികാരങ്ങൾ മാത്രമേയുള്ളൂ. ഒന്ന് പരിശുദ്ധാത്മാവിന്റെ ആത്മീയ ശക്തിയാകുന്നു. മറ്റൊന്ന് ബുദ്ധിപരമായ ശക്തിയിലൂടെ പ്രവർത്തിക്കുന്ന പിശാചാണ്. കാരണം അവിടെയാണ് അവൻ പ്രവേശിച്ചത്. അത് ഏദൻ തോട്ടത്തിലായിരുന്നു. ബുദ്ധിപരമായ ശക്തികളിലൂടെ ഹവ്വയെ വചനത്തിനെതിരെ ബുദ്ധിപരമായ സങ്കല്പത്തിൽ വിശ്വസിക്കാനായിരുന്നു. അത് കഴിയുന്നത്രയും ലളിതമായിട്ട് കുട്ടികൾക്ക് പോലും അത് മനസ്സിലാക്കാൻ കഴിയും. നോക്കൂ, ഇതുവരെയും എല്ലാ വഴികളിലൂടെയും അതങ്ങനെയായിരുന്നു. ഇവിടെ മിസ്രയീമിലും ഇന്ന് രാവിലെ ഇതാകുന്നു. രാമസേസിൽ ഒരു ബുദ്ധിപരമായ ശക്തി പ്രവർത്തിക്കുകയും അവനെ അധികാരത്തിലേക്ക് കൊണ്ടുവരികയും ആകുന്നു. അങ്ങനെ അവനെ ഉയർത്തിക്കൊണ്ടുവന്നിട്ട് യോസഫ് ചെയ്തത് എന്താണെന്നും സഭ തുടക്കത്തിൽ ചെയ്തത് എന്താണെന്നുമുള്ള സ്വാതന്ത്ര്യത്തെ അനുവദിച്ചിരുന്നത് എന്താണെന്ന് അറിയില്ലായിരുന്നു. ഇപ്പോൾ നാം അതേ കാര്യം തന്നെ കാണുന്നു. സഭകൾക്കിടയിൽ ഒരു ബുദ്ധിപരമായ ശക്തി നെയ്ത്ത് ജോലി നടത്തുന്നു. അത് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണോ അതിനെ കാര്യമാക്കാത്ത പൌരോഹിത്യ തലവനെ ഉയർത്തിയിരിക്കുന്നു. അവർക്ക് അവരുടേതായ സംവിധാനം ലഭിച്ചു. അത് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണോ അതല്ല. അത് സഭ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതാകുന്നു. അങ്ങനെ പ്രൊട്ടസ്റ്റന്റുകാർ നേരെ അതിലേക്ക് തുന്നിച്ചേർക്കപ്പെടുകയും അത്രയുമായിട്ട് അവരുടെ എല്ലാ ചെറിയ കൂട്ടങ്ങളും ഇതുപോലെ അതിലേക്കായി കഴിഞ്ഞിരിക്കുന്നു. ശരി, തീർച്ചയായും ശരി, ഇത് ഇപ്രകാരം പറയുന്നുവെന്ന് എനിക്കറിയാം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, അവരുടെ ദിവസങ്ങൾ കടന്നുപോയിരിക്കുന്നു. ദൈവഭക്തിയുടെ വേഷം ധരിച്ച് ശക്തിയെ ത്യജിക്കുന്നു. വേദപുസ്തകത്തിൽ എല്ലായിടത്തും തിരുവെഴുത്തുകളും നേരെ അത് ചൂണ്ടിക്കാണിക്കുന്നു. ഇപ്പോൾ ഞാനിത് ടേപ്പ് ചെയ്ത് ജനങ്ങളുടെ അടുക്കൽ അയക്കാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ കാണുന്നു. ആ നാഴിക എത്തിയിരിക്കുന്നു. സത്യം അറിയപ്പെടേണ്ടതുണ്ട്. പുറപ്പാട് ആസന്നമായിരിക്കുന്നു. നോക്കൂ, അതിന്റെ ബുദ്ധിപരമായ ഭാഗം തികഞ്ഞതായി കാണപ്പെടുന്നു. അത് സമ്പൂർണമാണ്. അത് കൃത്യമാകുന്നു. എന്നാൽ പൂർണമായും സാത്താന്റെ പ്രചോദനമാകുന്നു. അങ്ങനെ അതിനുശേഷം എല്ലാ സമയത്തും, അതായത് ഈ ബുദ്ധിജീവിയായ രാമസേസ് വളരുകയും സിംഹാസനത്തിൽ വരികയും ചെയ്തു. ഓർക്കുക, അവൻ മോശയുടെ സഹോദരനെ പോലെ വളർന്നു. നോക്കൂ, മോശയ്ക്ക് ഒരു സഹോദരനായിരുന്നു. അവരിൽ ഒരാൾക്ക് യോസഫ് തന്റെ സഹോദരന്മാർക്കായിരുന്നതുപോലെ ബുദ്ധിപരമായ സ്ഥാനം എടുക്കേണ്ടി വന്നു. അങ്ങനെ ആ പാവം യോസഫിനോട് അവർ എന്താണ് ചെയ്തത്? അവനെ വചനത്തിൽ നിന്ന് ഭ്രഷ്ടനാക്കി. വചനം ദൈവമാണ്. അവർ വചനത്തെ ഭ്രഷ്ടാക്കുകയും ഒരു മതവിശ്വാസം സ്വീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ വിശ്വാസ പ്രമാണം അധികാരത്തിലേക്ക് വളർന്നു വന്നു. ഓ ദൈവമേ, ജനങ്ങളത് കാണട്ടെ, എനിക്കെങ്ങനെ ഇതിൽ കൂടുതൽ ശബ്ദം ഉപയോഗിക്കാൻ കഴിയും. പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്തിൽ നാം ഇവിടെ എത്തിയിരിക്കുന്നുവെന്ന തിരുവെഴുത്തുകളിലൂടെ ഇതിലും കൂടുതൽ എനിക്ക് എങ്ങനെ വിശദമാക്കാൻ കഴിയും? ഓ, നിങ്ങൾ പറഞ്ഞേക്കാം, ശരി, ഇപ്പോൾ അത് പോപ്പ് ജോണിൽ നിന്നോ, അല്ലെങ്കിൽ പോപ്പ് ഇന്ന ഇന്ന ആളിൽ നിന്നോ, അല്ലെങ്കിൽ ബിഷപ്പ് ഇന്ന ഇന്ന ആളിൽ നിന്നോ എന്നിവരിൽ നിന്നാണെങ്കിൽ, ദൈവം വെറും നിസ്സാരമായ ഒരു മരുഭൂമി നിവാസിയെ എടുത്തതായി നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങൾ പറഞ്ഞേക്കാം, ഇതെല്ലാം കൂടി എങ്ങനെ തെറ്റായിരിക്കാൻ കഴിയും? ദൈവം ഒരു വ്യക്തിയോട് ഇടപെടുന്നു, ഒരു കൂട്ടത്തോടല്ല ഇടപെടുന്നത്. വ്യക്തിയോടാകുന്നു ദൈവം അവന്റേത് അവന്റേത് സ്വന്തമാക്കുന്നു. അവന്റേത് അവനാവശ്യമായ ഒരേ ഒരു കാര്യം എന്നത് തനിക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരേ ഒരു മനുഷ്യനുണ്ടായിരിക്കുക മാത്രമാണ്. എല്ലാമായിട്ട് അവന് വേണ്ടത് ഒരു മനുഷ്യനെ മാത്രമാണ്. എല്ലാ കാലഘട്ടത്തിൽ കൂടിയും അവനവരെ നേടാൻ ശ്രമിച്ചു. അവനൊരു മനുഷ്യനെ മാത്രം കിട്ടാൻ കഴിയുമെങ്കിൽ, നോഹയുടെ കാലത്ത് അവൻ ഒരു മനുഷ്യനെ കിട്ടി, ഏലിയാവിന്റെ കാലത്ത് ഒരു മനുഷ്യൻ, യോഹന്നാൻ സ്നാപകന്റെ കാലത്ത് ഒരു മനുഷ്യൻ. അവന് വേണ്ടത് വെറും ഒരു മനുഷ്യൻ മാത്രമാണ്. ന്യായാധിപന്മാരുടെ കാലത്ത് അവനൊരു വ്യക്തിയെ നേടാൻ ശ്രമിച്ചു. ശിംശോനായിരുന്നു, വലിയ ശക്തിയെ അവന് കൊടുത്തു. എന്നാൽ അവനത് ഒരു സ്ത്രീക്ക് വിട്ടുകളഞ്ഞിട്ട് അന്ധനായി തീർന്നു. ഇത് ന്യായാധിപന്മാരാണ്, അങ്ങനെയായിരുന്നില്ല. ദൈവമാണ് ന്യായാധിപൻ. നോക്കൂ, നിങ്ങൾ നോക്കൂ, ഇന്ന് ദൈവം തന്റെ കയ്യിൽ കിട്ടാൻ കഴിയുന്ന ഒരു മനുഷ്യനെ നേടാൻ ശ്രമിക്കുന്നു. അത് സത്യം പറയും, അവൻ അതുമായി നിർഭയമായിരിക്കും. അതാരോടും അനിയന്ത്രിതമായി പെരുമാറുകയില്ല. അത് മതസിദ്ധാന്തമായിരിക്കില്ല. ഒരു മനുഷ്യന് ദൈവത്തിന് അവന്റെ കയ്യിൽ പിടിച്ച് അവന്റെ വചനം ജീവനോടെ കാണിക്കാനും സ്വയം ജീവനോടെ കാണിക്കാനും കഴിയും. അവൻ അത്തരമൊരു വ്യക്തിയെ തയ്യാറാക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനിത് വിശ്വസിക്കുന്നു. ബൈബിൾ ധാരാളമായി വിശ്വസിച്ചാൽ മതി, ദൈവത്തിന് അത് ലഭിക്കുമെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ അത് ശരിയാണ്, അത് സത്യം പറയും. കുറച്ചു സമയത്തിന് ശേഷം ഈ പഠിപ്പിക്കലിലൂടെ എല്ലാം കടന്നുപോയിരിക്കുന്നു എന്ന് നാം കാണുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, ശത്രു എന്തോ തീരുമാനങ്ങൾ എടുക്കുന്നു. അത് ബുദ്ധിപരമായ മനസ്സാകുന്നു, കാരണം ശത്രു ബുദ്ധിശക്തിയിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ മനസ്സ് ശാന്തമാവുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്തുകൊണ്ട് പറയും, ഇപ്പോൾ ഒരു നിമിഷം നിൽക്കൂ, അത് അങ്ങനെ ആയിരിക്കുന്നില്ലേ? അതായത് ഒരു ആലോചന. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യനോട് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, നോക്കൂ ബില്ലി, അദ്ദേഹം പബ്ലിക് സർവീസ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു നല്ല മനുഷ്യനാകുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. പറഞ്ഞു, നിങ്ങൾ ഐറിഷ് ആകുന്നു. ഞാൻ പറഞ്ഞു, അതെ ശ്രീമാൻ. പറഞ്ഞു, ഞാനതിൽ ഒരുവിധം ലജ്ജിക്കുന്നു, പക്ഷേ എന്നിരിക്കലും ഞാനാകുന്നു. അദ്ദേഹം പറഞ്ഞു, ശരി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ശരിക്കും ഒരു കത്തോലിക്കനായിരിക്കണം എന്ന് നിങ്ങൾക്കറിയില്ലേ? ഞാൻ പറഞ്ഞു, ഞാൻ ഹാ അതെ ആദ്യത്തെ കത്തോലിക്കനാകുന്നു. ഹാ അതെ, നിങ്ങൾക്കറിയാമോ, ആദ്യത്തെ സഭ കത്തോലിക്ക സഭയായിരുന്നു. ഇന്നത് എവിടെ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് നിങ്ങൾ കാണുന്നില്ലേ? അത് പെന്തക്കോസ്റ്റിൽ ആരംഭിച്ചു. എന്നാൽ സംഘടന ഇപ്പോൾ അവൾ എവിടെയാണോ അവിടെ അതിനെ സ്ഥാപിച്ചിരിക്കുന്നു. പെന്തക്കോസ്റ്റിനെ നോക്കൂ, നേരെ അതിന് പിന്നിലായി തിരികെ വന്ന് സംഘടിതമാകുകയും ആദ്യത്തെ കത്തോലിക്ക സഭ ചെയ്തതുപോലെ തന്നെ ചെയ്തിരിക്കുന്നു. അത് 2000 വർഷങ്ങളിൽ അവർ ആയിരുന്നതിൽ നിന്നും അവർ ഇന്ന് അവർക്ക് കഴിയാവുന്നിടത്തോളം ദൂരത്തായിരിക്കുന്നു. അങ്ങനെ 50 വർഷം മിക്കവാറും അവരെ അതിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. നോക്കൂ, അദ്ദേഹം പറഞ്ഞു, എല്ലാ ക്രിസ്തീയ സഭകൾക്കും പൊതുവായ ഒരു കൂട്ടം അഭിപ്രായങ്ങൾ വരുമ്പോൾ നിങ്ങളത് വിശ്വസിക്കരുത്. അവിടെയാണ് നിങ്ങൾ അതൊന്നിച്ചു ചേർന്ന് എന്തെങ്കിലും ന്യായവാദം ചെയ്യുന്നു. എന്നിട്ട് ആ മുഴുവൻ കൂട്ടത്തിനും അത് സമ്മതിക്കാൻ കഴിയും. അവരെ വെറും ഒരു ചെറിയ കാര്യമായി നിങ്ങൾ കരുതരുത്, കാരണം നിങ്ങൾ പ്രസംഗിക്കുന്നത് കേൾക്കാനാണ് ഞാൻ വന്നത്. പറഞ്ഞു, എന്നാൽ ഞാൻ നിങ്ങളോട് വിയോജിക്കുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വിയോജിപ്പുകൾ യുക്തിപരമാണെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുന്ന ഒരേ ഒരു മാർഗം വേദപുസ്തകത്തിൽ കൂടെ തെളിയിക്കുക എന്നതാണ്. അദ്ദേഹം പറഞ്ഞു, വേദപുസ്തകത്തിന് ഇതുമായി യാതൊരു ബന്ധവുമില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾക്കതില്ലായിരിക്കാം, എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഇതുമായി ബന്ധപ്പെട്ടതാണ്. നോക്കൂ, ഇത് വചനമാകുന്നു. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, എല്ലാ ക്രിസ്തീയ സഭകൾക്കും പൊതുവായ ഒരു കൂട്ടം അഭിപ്രായങ്ങൾ ഒരുമിച്ച് കൂടുന്നുവെന്ന് നിങ്ങൾ കരുതുന്നില്ലേ? അത് കൂടുതൽ ശരിയാകാം. നിങ്ങളെപ്പോലെ ഒരു ചെറിയ വിദ്യാഭ്യാസമില്ലാത്ത ഒരു മനുഷ്യനേക്കാൾ അത് ശരിയാണെന്ന് തീർച്ചയായിട്ടും ഉറപ്പായിരിക്കുന്നില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി. പറഞ്ഞു, അതിനെതിരായി അല്ലെങ്കിൽ ഞങ്ങളുടെ സഭയ്ക്കെതിരായി എന്തെങ്കിലും പറയാനുള്ള നിങ്ങളുടെ തൊഴിൽ എന്താണ്? അപ്പോൾ ഈ കാലഘട്ടങ്ങളിലൂടെ അവർക്ക് ആദ്യത്തെ സഭയുടെ സമിതി ഉണ്ടായിരുന്നപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു രാത്രി അവിടെ. അദ്ദേഹം ഇത് കേട്ടപ്പോൾ, സഭ കാലഘട്ടങ്ങളിൽ റോമിലെ നിക്കായിൽ നടന്ന എല്ലാ ക്രിസ്തീയ സഭകൾക്കും പൊതുവായ സമിതി ഒരുമിച്ച് കൂടുകയും റോമൻ കത്തോലിക്ക സഭ രൂപീകരിക്കുകയും ചെയ്തു. പറഞ്ഞു, ആ സമിതിയിൽ ആയിരക്കണക്കിന് മനുഷ്യർ, ആത്മാവ് ദൈവത്താൽ ഐക്യപ്പെട്ട മനുഷ്യർ ഉണ്ടായിരുന്നുവെന്ന് നിങ്ങൾക്കറിയില്ലേ? അവരുടെ മനസ്സ് ദൈവഹിതമറിയാൻ കൂടുതൽ വിധേയമാകുമെന്ന് നിങ്ങൾ കരുതുന്നില്ലേ? അതായത് ഇവിടെ നിങ്ങളുടേതിനേക്കാൾ ആ സഭ ശരിയാണെന്ന് ദൈവം 2000 വർഷങ്ങളിൽ കൂടി തെളിയിച്ചതിനു ശേഷം ഞാൻ പറഞ്ഞു, അവൻ ഒരിക്കലും അത് തെളിയിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, ആ സഭ ഒരു ദൈവസഭയാണെങ്കിൽ ആദ്യത്തെ സഭ അന്ന് ചെയ്തിരുന്നതുപോലെ ഇത് കൊണ്ടുവരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അവർ ആദ്യ സ്ഥാനത്ത് ചെയ്ത കാര്യങ്ങൾ ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് നമുക്ക് നോക്കാം. എപ്രകാരം വേദപുസ്തകം പോലെ പറയുന്നു, അതായത് ഒരു വള്ളിയോ അല്ലെങ്കിൽ ഒരു പുള്ളിയോ പോലും അതിൽ നിന്ന് പരാജയപ്പെടുകയില്ല. അവൻ പറഞ്ഞു, ആരെങ്കിലും ഇതിൽ നിന്ന് ഒരു വാക്ക് എടുത്തു കളയുകയോ അല്ലെങ്കിൽ അതിലൊരു വാക്ക് ചേർക്കുകയോ ചെയ്താൽ അവന്റെ അംശം നീക്കിക്കളയും. അതെല്ലാ ക്രിസ്തീയ സഭകളുടെയും പൊതുവായ സമിതിയായാലും അല്ലെങ്കിൽ മറ്റെന്തായാലും ജീവന്റെ പുസ്തകത്തിൽ നിന്നും നീക്കിക്കളയും. അവൻ തീർന്നിരിക്കുന്നു. പറഞ്ഞു, ബില്ലി, നീ വെറും ക്രിക്കനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എങ്കിൽ പിന്നെ ഞാൻ ഊഹിക്കുന്നു ഇസ്രായേലിന്റെ മഹത്തായ അന്തസ്സിൽ ഒരിക്കൽ അവർ ഇന്നത്തെ പ്രൊട്ടസ്റ്റന്റും കത്തോലിക്കരും വേർപിരിഞ്ഞിരിക്കുന്നത് പോലെയായപ്പോൾ ഇസ്രായേൽ ഇസ്രായേലായി തുടരാൻ ആഗ്രഹിച്ചു. എന്നാൽ ഞാൻ പറഞ്ഞു, അവർക്ക് യഹോശഫാത്ത് എന്നൊരു രാജാവുണ്ടായിരുന്നുവെന്ന് നാം കണ്ടെത്തുന്നു. ദൈവത്തിന്റെ കൽപ്പനകളെ പാലിക്കാൻ ശ്രമിച്ച ഒരു നീതിമാനായ മനുഷ്യനായിരുന്നു. എന്നാൽ അവർക്ക് അവിടെ അഹാബ് എന്ന പേരോടുകൂടിയ മറ്റൊരാളുണ്ടായിരുന്നു. അയാൾ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു, രാഷ്ട്രീയപരമായി മറ്റൊരു രാജ്യവുമായി ചങ്ങാത്തം കൂടാൻ ശ്രമിക്കുകയായിരുന്നു. അവരുടെ പെൺമക്കളിലൊന്നായ ഇസബേലിനെ വിവാഹം കഴിക്കുകയും അവളെ ദൈവജനത്തിന്റെ ഇടയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. നാം ചെയ്യുന്നതും അതേ കാര്യം തന്നെയായിട്ട് അതിനെ അകത്തേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ അവൾ ഭരണാധികാരിയായി തീർന്നു. എന്നിട്ട് അഹാബിനെ കൊണ്ട് ഇത് പറയുകയും അഹാബിനെ കൊണ്ട് അത് പറയുകയും ചെയ്യുന്നതിനിടയാക്കി. അതേ കാര്യം തന്നെ അവർ ഇപ്പോൾ ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, ഏറ്റുമുട്ടൽ എത്തിയിരിക്കുന്നു. അവർ രണ്ട് സഭകളെയും ഒന്നിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതാണ് അവർ ഇപ്പോൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. അങ്ങനെ അഹാബിനും കൂടാതെ യഹോശഫാത്തിനും അദ്ദേഹം ഒരു സംഘാടകനായ മനുഷ്യനാകുന്നു. പറഞ്ഞു, അതെ, അത് നന്നായിരിക്കും. നിങ്ങളുടെ ജനങ്ങൾ എന്റെ ജനങ്ങളാണ്. നമ്മളെല്ലാവരും ക്രിസ്ത്യാനികളാണ്. നമ്മളെല്ലാവരും വിശ്വാസികളാണ്. നമുക്ക് ഒരുമിക്കാം. പക്ഷേ അവൻ പ്രകടനത്തിനിറങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, നാം ഇതിനെക്കുറിച്ച് പ്രാർത്ഥിക്കാൻ പോകണമെന്ന് നിങ്ങൾ കരുതുന്നില്ലേ? നാം യഹോവയോട് ആലോചിച്ചിരിക്കണം. അവൻ പറഞ്ഞു, അതെ, അഹാബ് പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, എന്താണെന്ന് ഞാൻ പറയാം, നമുക്ക് കർത്താവിന്റെ പ്രവാചകനെ കണ്ടെത്താം. എന്നാൽ നിങ്ങൾ നോക്കൂ, അഹാബിന് കർത്താവിന്റേതാണെന്ന് അവൻ കരുതിയിരുന്ന ഒരു സംവിധാനമുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വിദ്യാസമ്പന്നരും പരിശീലിക്കപ്പെട്ടതുമായ 400 പേർ എന്റെ പക്കലുണ്ട്. ഇന്നത്തെ ശുശ്രൂഷകരുടെ കൂട്ടം ചെയ്യുന്നതുപോലെ അവർ എബ്രായ പ്രവാചകന്മാരാണെന്ന് അവകാശപ്പെടുന്നു. അവരെ പുറത്തു കൊണ്ടുവന്നു. യുദ്ധത്തിന്റെ ഫലത്തെക്കുറിച്ച് ഒരു ചോദ്യം അവരോട് ചോദിച്ചു. അവരിൽ ഓരോരുത്തരും ഒത്തുചേർന്ന് ഐക്യപ്പെട്ടിരുന്നു. അത് ഇന്നത്തെ ഐക്യസഭാ സമിതി ചെയ്യുന്നതുപോലെ ആയിട്ട് അവർ ചോദ്യവുമായി കടന്നു വരുന്നു, പുറപ്പെടുക, യഹോവ നിന്നോടൊപ്പമുണ്ട്. കാരണം ആ ദേശം യഥാർത്ഥത്തിൽ നമുക്ക് അവകാശപ്പെട്ടതാണ്. ആരാമ്യരെ അവിടെ നിന്നും ഒടുങ്ങും വരെ കുത്തിക്കളയുക, അല്ലെങ്കിൽ ഫെലിസ്തീനയാകുന്നു, അവരെ കുത്തിക്കളയുക. കാരണം ദേശം നമുക്ക് അവകാശപ്പെട്ടതാകുന്നു. അത് കേൾവിക്ക് വളരെ ന്യായയുക്തമാണെന്ന് തോന്നുന്നു. നോക്കൂ, പക്ഷെ അപ്പോഴും യഹോശഫാത്തിന്റെ ഹൃദയത്തിൽ അത് ശരിയായി തോന്നിയില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് നന്നായി പരിശീലനം ലഭിച്ച 400 ഐക്യസഭാ സമിതി ശുശ്രൂഷകർ അവിടെ ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. കൂടാതെ അവരെല്ലാവരും ഏക മനസ്സോടെയായിട്ട് അവർ ഇരുമ്പ് കൊണ്ട് കൊമ്പുകൾ പോലും ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എന്നാൽ നമുക്ക് ഇവിടെ ഇനിയും ആരുമില്ലയോ? അദ്ദേഹം പറഞ്ഞു, രാജാവ് അങ്ങനെ പറയരുതേ. ആ രാഷ്ട്രീയക്കാരൻ പറഞ്ഞു, രാജാവ് അങ്ങനെ പറയരുതേ, കാരണം ഈ മനുഷ്യർ പരിശീലനം നേടിയ ആളുകളാണ്. ഞാൻ അവരെ സ്വയം പരിശീലിപ്പിച്ചിട്ടുണ്ട്. അത്രയുള്ളൂ. നോക്കൂ, അത്രയുള്ളൂ. ഞാൻ ഈ മനുഷ്യരെ പരിശീലിപ്പിച്ചിരിക്കുന്നു, എന്നാൽ ഒരെണ്ണം കൂടിയുണ്ട്, പക്ഷെ ഞാൻ അവനെ വെറുക്കുന്നു. നോക്കൂ, പറഞ്ഞു, അത് ഇമ്രയുടെ മകനായ മീഖയാവാകുന്നു. പക്ഷേ പറഞ്ഞു, ഞാൻ അവനെ വെറുക്കുന്നു. അവൻ മറ്റൊന്നുമല്ല, അവരുടെ ഇടയിൽ ഒരു വിശ്വാസഘാതകനാകുന്നു. അവനെപ്പോഴും അവരെ ആട്ടി പുറത്താക്കുന്നു. ഞാൻ തെറ്റാണെന്ന് അവൻ എപ്പോഴും എന്നോട് പറയുന്നു. എന്റെ രാജ്യം നോക്കൂ, പറഞ്ഞു, അതെ, നോക്കൂ, എന്തൊരു കുഴപ്പത്തിലാണെന്ന് നോക്കൂ. ഇന്ന് നിങ്ങളുടെ സഭാ സംഘടനയെ നോക്കൂ. ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവരാകുന്നു. നോക്കൂ, ഓ, നിങ്ങൾ ഒരു 100,000-ലും കൂടുതലായിരിക്കാം. കൂടാതെ 1,000,000-ന് കൂടുതലും മികച്ച പരിശീലനം ലഭിച്ച മനുഷ്യരും. പക്ഷേ നിങ്ങൾ ആത്മാവിൽ എവിടെയാണ്? കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ ശിംശോനിൽ അവനവിടെ നിന്നപ്പോൾ സംഭവിച്ചതുപോലെ നിങ്ങളുടെ ശക്തി എവിടെയാണ്? അവന്റെ എല്ലാ വലിയ ചട്ടക്കൂടുകളും അതിലുണ്ടായിരുന്ന ഓരോ നാരുകളും, എന്നാൽ അതിൽ ജീവിതമില്ലായിരുന്നു. ആത്മാവ് അവനെ വിട്ടുപോയിരുന്നു. അവൻ നിസ്സഹായനായിരുന്നു. ഒരു കൊച്ചുകുട്ടി അവനെ ചുറ്റുമായി നയിച്ചിരുന്നു. ചില സ്ത്രീയുടെ കാരണത്താൽ അവന്റെ കണ്ണുകൾ അന്ധമായിരുന്നു. ഇന്ന് സഭയും അതേ അവസ്ഥയിലാകുന്നു. രാഷ്ട്രീയത്താലും ബിഷപ്പുമാരാലും മൂപ്പന്മാരാലും അങ്ങനെയുള്ള എല്ലാത്തരം കാര്യങ്ങളാലും നയിക്കപ്പെടുന്നു. പുരുഷന്മാർ അവരുടെ തൊപ്പിയിലെ എന്തെങ്കിലും ലഭിക്കാൻ വേണ്ടി വൈക്കോൽ വലിക്കുന്നു. അതുപോലെ എല്ലാ കാര്യങ്ങളും ആകുന്നു. നാം എവിടെയാണ്? അതുകൊണ്ട് നാം ഈ സ്ഥാനത്ത് വരുമ്പോൾ അവർ ആളയച്ച് ഇമ്ലയെ കൊണ്ടുവന്നു, അല്ലെങ്കിൽ അത് ഇമ്ല അല്ലായിരുന്നു, എന്നാൽ ഇമ്ലയുടെ മകൻ മിഖായാവായിരുന്നു. അവനെ ആളയച്ച് കൊണ്ടുവന്നു, അവൻ പ്രവചിക്കുകയും ആഹാബ് അവിടെ ചെന്നാൽ കൊല്ലപ്പെടുമെന്ന് അവരോട് പറയുകയും ചെയ്തു. ആ ആർച്ച് ബിഷപ്പ് ചെന്ന് അവന്റെ കരണം തടിച്ചു. അതിനെക്കുറിച്ച് അവൻ സത്യസന്ധനായിരുന്നു. അവൻ ചോദിച്ചു, ദൈവത്തിന്റെ ആത്മാവ് എന്നെ വിട്ടുപോയപ്പോൾ എവിടേക്കാണ് പോയത്? പറഞ്ഞു, നീ തന്നെ കാണും. ഹാ അതെ, ഹാ അതെ. പറഞ്ഞു, അവനെ കാരാഗ്രഹത്തിൽ അടയ്ക്കുക, അവനെ അകത്തെ ഉള്ളറയിൽ അടയ്ക്കുക, അവന് ദുഃഖത്തിന്റെ അപ്പവും ദുഃഖത്തിന്റെ വെള്ളവും കൊടുക്കുക. ഞാൻ സമാധാനത്തോടെ മടങ്ങുമ്പോൾ പറഞ്ഞു, ഞാൻ ഇവനെ കൈകാര്യം ചെയ്തുകൊള്ളാം. അങ്ങനെയും അവൻ ദൈവവുമായി ശരിയാണെന്ന് അറിഞ്ഞിരുന്നു. എന്തുകൊണ്ട്? അവന്റെ ദർശനം വചനവുമായി താരതമ്യപ്പെട്ടിരുന്നു. അവനൊരു പ്രവാചകനായിരുന്നു. അവന്റെ ആത്മാവും ദർശനവും കൃത്യമായും പ്രവാചകനായ ഏലിയാവിനോടൊപ്പമായിരുന്നു. അവൻ പറഞ്ഞു, നീ മടങ്ങിയാണെങ്കിൽ തീർച്ചയായും പിന്നെ ദൈവം എന്നോട് സംസാരിച്ചിട്ടില്ല. ഇപ്പോൾ ഞാൻ ഈ മനുഷ്യനോട് ചോദിച്ചു, ശരിയായത് ഏതായിരുന്നു? 400 തെരഞ്ഞെടുക്കപ്പെട്ട പുരുഷന്മാർ ഒരുമിച്ചിരുന്ന മനുഷ്യരാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഐക്യസഭാ സമിതിയോ, അതോ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ചെറിയ എതിരാളിയോ? ശരി, അദ്ദേഹം പറഞ്ഞു, ശരി, നിങ്ങൾക്കതിന്റെ വ്യത്യാസം എങ്ങനെ അറിയാം? ഞാൻ പറഞ്ഞു, തിരികെ രൂപരേഖയിലേക്ക് മടങ്ങുക. ഒരു കെട്ടിടം പണിയാൻ നമുക്ക് ഒരു രൂപരേഖയില്ലാതെ എങ്ങനെ അറിയാം? അവർ ഒരു നിമിഷം നിർത്തിയിരുന്നെങ്കിൽ, എന്നിട്ട് ആ പ്രവാചകനായ ഏലിയാവ് ആഹാബിനെ ശപിച്ചുവെന്ന് കണ്ടെത്തിയിരുന്നെങ്കിൽ, അവൻ പറഞ്ഞു, നായ്ക്കളവന്റെ രക്തം നക്കും. അവ അത് തന്നെ ചെയ്തു. ദൈവം ശപിച്ചതിനെ അവൻ എങ്ങനെ അനുഗ്രഹിക്കാൻ കഴിയും? ദൈവം ശപിച്ച എന്തിനെങ്കിലും നിങ്ങൾക്ക് എങ്ങനെ അനുഗ്രഹിക്കാൻ കഴിയും? ആ കാര്യങ്ങളിൽ നിന്ന് പുറത്തു കടക്കുക, അതിൽ നിന്ന് രക്ഷപ്പെടുക, ക്രിസ്തുവിലേക്ക് വരൂ. ആമേൻ. ഇപ്പോൾ ശ്രദ്ധിക്കുക, എന്നാൽ ശത്രു അഭിപ്രായം നിർദ്ദേശിക്കും, ശത്രു ഒരു അഭിപ്രായം നിർദ്ദേശിക്കും, അത് തയ്യാറാക്കും. അപ്പോൾ ബുദ്ധിപരമായ മനസ്സ് പറയും, അത് ശരിയാണ്. ഈ വിലയേറിയ സഹോദരൻ അവിടെയായിരുന്നു. ഈ മനുഷ്യൻ, അദ്ദേഹം പറഞ്ഞു, കണ്ടിട്ടിത് ഇവിടെ നോക്കൂ. നിങ്ങൾക്കറിയാമോ, അതായത് നമ്മളെല്ലാവരും ഒരു സഭ എന്ന നിലയിൽ ഒരുമിച്ചാണെങ്കിൽ, ഇപ്പോൾ നാം ആയിരിക്കുന്ന ചിതറിക്കിടക്കുന്ന ഈ രീതിയേക്കാളും മികച്ചതായിരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നില്ലേ? അത് യുക്തിപരമായ കേൾവിക്ക് തോന്നുന്നില്ലേ? എല്ലാ പ്രൊട്ടസ്റ്റന്റുകാരും കത്തോലിക്കരും ഒത്തുചേർന്ന് എന്തെങ്കിലും ഒരു പരസ്പര ധാരണയിലെത്താൻ കഴിയുമെങ്കിൽ, എന്നാൽ രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കാൻ കഴിയുമോ? നിങ്ങൾക്കെങ്ങനെ അത് കഴിയും? ഇവിടെ ഒരു കൂട്ടർ രോഗശാന്തിയിൽ വിശ്വസിക്കാതെയും മറ്റേ കൂട്ടർ അവർ വിശ്വസിക്കുന്നു എന്ന് പറയുകയും മറ്റൊരു കൂട്ടർ അതിനെ മറ്റേതെങ്കിലും സമയത്തായി തിരികെ വെക്കുമ്പോൾ എങ്ങനെ കഴിയും? അവരിൽ ചിലർ ബൈബിൾ പോലും വിശ്വസിക്കുന്നില്ല. അതെല്ലാം കൂടി ഒന്നിച്ചു ചേർക്കുക, നിങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നത്? ദൈവം ആശയക്കുഴപ്പത്തിന്റെ രചയിതാവല്ല. എപ്പോഴെങ്കിലും ദൈവത്തിന് തന്റെ സഭ ക്രമപ്പെടുത്തുന്നതിന് മുമ്പ് അവർ എല്ലാവരും 10 രാവും പകലും കാത്തിരുന്നു ഒരു സ്ഥലത്ത് ഒന്നിച്ചുകൂടി വരുന്നത് വരെ. അവിടെ നേതൃത്വത്തിനായി പരിശുദ്ധാത്മാവ് എത്തിയിരുന്നു. ഏതെങ്കിലും ചില ഐക്യസഭാ സമിതി ആയിരുന്നില്ല. നോക്കൂ, നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് ഞാൻ ആശിക്കുന്നു. ശ്രദ്ധിക്കുക, അത് അവിശ്വാസിയാണ്. ദൈവവചനത്തോട് അവിശ്വസ്തനാകുന്നു. അത് വചനം പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കുന്നില്ല, എന്നാൽ നിങ്ങളുടെ സ്വന്തം യുക്തിവാദങ്ങളെ ശ്രദ്ധിക്കുന്നു. അതാണ് ഹവ്വ ആദ്യ സ്ഥാനത്ത് ചെയ്തത്. അവൾ അവളുടെ യുക്തിയിൽ ആശ്രയിച്ചു. സാത്താൻ പറഞ്ഞു, ഇപ്പോൾ ഇവിടെ നോക്കൂ, ഇത് യുക്തിപരമായിരിക്കുന്നില്ലേ? വചനം അങ്ങനെ പറയുന്നുവെന്ന് എനിക്കറിയാം, എന്നാൽ ഒരു നിമിഷം നിൽക്കൂ, അത് യുക്തിപരമായി ശരിയല്ലേ? അതായത് തെറ്റും ശരിയും നിനക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നു എങ്കിൽ അതൊന്നുകൂടി നല്ലതല്ലേ? എന്തുകൊണ്ട്? അതെ. എന്നിട്ട് അവൾ അത് എടുത്തു. നോക്കൂ, തീർച്ചയായും യുക്തിവാദം ആ രീതിയിലാകുന്നു. ഇപ്പോൾ അവിശ്വാസം എല്ലായ്പ്പോഴും യുക്തിവാദങ്ങളിലേക്ക് പോകും, പക്ഷേ വിശ്വാസം അതിനെ തൊടുക പോലുമില്ല. അത് നമ്മുടെ പിതാവിന് യുക്തിപരമായിരുന്നില്ലേ? അതിൽ നിന്നാണ് നമ്മുടെ വിശ്വാസത്തിന്റെ പിതാവായ അബ്രഹാം വരുന്നത്. അങ്ങനെ നാം ക്രിസ്തുവിൽ അവന്റെ മക്കളാകുന്നു. 65 വയസ്സുള്ള ഒരു സ്ത്രീക്ക് അത് യുക്തിപരമായിരിക്കില്ലേ? അവളൊരു പെൺകുട്ടിയായിരുന്നത് മുതൽ അവൻ അവളോടൊപ്പം ജീവിക്കുകയും അവനൊരു കുട്ടിയുണ്ടായിരിക്കാൻ കഴിഞ്ഞിരുന്നില്ലേ? അവൾക്ക് 100 വയസ്സുള്ളപ്പോൾ അല്ലെങ്കിൽ 90, അവന് 100 വയസ്സും, എന്നിട്ടും കുട്ടികളില്ല. ഡോക്ടർമാരുടെയും ശാസ്ത്രത്തിന്റെയും ചില മികച്ച കൂട്ടർക്ക് സാറായിക്ക് ഒരു പരിശോധന നൽകാൻ കഴിയില്ലേ? പറഞ്ഞു, എന്തുകൊണ്ട്? അവളുടെ ഗർഭപാത്രം ഉണങ്ങിയിരിക്കുന്നു. അവളുടെ സന്യസിരകൾ 40 വർഷം മുമ്പ് ഉണങ്ങിയിരിക്കുന്നു. അവളുടെ ഹൃദയത്തിന് ആ പ്രായത്തിൽ അവൾക്ക് പ്രസവ വേദനയിലേക്ക് പോകാൻ കഴിയുകയില്ല. എന്തുകൊണ്ട്? അത് വെറും കാരണങ്ങൾ മാത്രമാണ്. എന്നാൽ അബ്രഹാം അത് നിരസിച്ചു കളഞ്ഞു. അവൻ ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. കാരണങ്ങൾക്കെതിരായി അവൻ ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കിൽ അതെന്തായാലും അതിനെ കാര്യമാക്കിയില്ല. കാരണം അവൻ ദൈവം താൻ ചെയ്യുമെന്ന് പറഞ്ഞതെല്ലാം നിർവഹിക്കാൻ കഴിയുന്നവനാണെന്ന് അവൻ ദൈവത്തെ കണക്കാക്കിയിരുന്നു. ഇപ്പോൾ അബ്രഹാമിന്റെ മക്കൾ ഇന്ന് രാവിലെ എവിടെയാണ്? നിങ്ങൾ ആ ബാബിലോൺ വിട്ടുപോയാൽ തെരുവിലായി പോയിട്ട് നിങ്ങളുടെ അപ്പത്തെയും വെള്ളത്തെയും കുറിച്ച് നിങ്ങൾ ഭയപ്പെടുന്നു. നിങ്ങൾ ദൈവദാസന്മാർ ഭയപ്പെടുന്നു. നിങ്ങളുടെ വിശ്വാസം എവിടെയാണ്? ദാവീദ് പറഞ്ഞു, ഒരിക്കൽ ഞാൻ ബാലനായിരുന്നു, ഇപ്പോൾ വൃദ്ധനായി തീർന്നു. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി ആഹാരത്തിനിരയ്ക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. ഭയപ്പെടരുത്. ക്രിസ്തുവിനോട് സത്യമായി നിലകൊള്ളുക. അവിശ്വാസം കാരണം കണ്ടുപിടിക്കും. അതാണ് അത് ചെയ്തത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? എന്നാൽ അവിശ്വാസം കാരണങ്ങളെയും വർത്തമാനകാലത്തെ കാര്യങ്ങളെയും ആശ്രയിച്ചിരിക്കുന്നു. വിശ്വാസം അത് ചെയ്യുന്നില്ല. വിശ്വാസം വചനത്തിലേക്ക് നോക്കുന്നു. എന്നാൽ വിശ്വാസം അതിനെ സ്വയം അതിന്റെ അചഞ്ചലമായ പാറയിൽ സ്ഥാപിച്ചിരിക്കുകയും അത് ദൈവത്തിന്റെ അനശ്വരമായ വചനമാകുന്നു. ആമേൻ. വിശ്വാസം യുക്തിയിലേക്ക് നോക്കുന്നില്ല. ഇതെത്രത്തോളം മികച്ചതാണെന്ന് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. വചനം ഇല്ല എന്ന് പറഞ്ഞാൽ വിശ്വാസം അവിടെ നിലകൊള്ളുന്നു. അതാണ് വിശ്വാസത്തിന്റെ വിശ്രമസ്ഥാനം. ഇന്ന് രാവിലെ ലൂഥറൻകാരായ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ബാപ്റ്റിസ്റ്റുകാരോടും അതോടൊപ്പം നിങ്ങൾ കത്തോലിക്കരോടും, കൂടാതെ നിങ്ങൾ എന്ത് തന്നെയായാലും ലോകമെമ്പാടുമുള്ള വിഭാഗീയ സഭക്കാരായ ആളുകളായിരിക്കാം, നിങ്ങൾക്കെങ്ങനെ നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ വിഭാഗീയ സഭാസംഘടനയിൽ അത് വചനത്തിന് വിപരീതമായിരിക്കുമ്പോൾ സ്ഥാപിക്കാൻ കഴിയും? നിങ്ങൾക്ക് ഏതു തരത്തിലുള്ള വിശ്വാസമാണ് ലഭിച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് യുക്തിവാദത്തിനുള്ള ശക്തിയാണ് ലഭിച്ചത്. അത് വിശ്വാസമല്ല. കാരണം വിശ്വാസം കേൾവിയാൽ വരുന്നു, ഐക്യസഭാ സമിതിയെ കേൾക്കുന്നതിലൂടെ വരുന്നു. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സാധിക്കുമോ? വൃദ്ധ സ്ത്രീകളുടെ ജന്മദിനത്തിന്റെ പഞ്ചഭൂതത്തിൽ നിങ്ങൾക്കത് ലഭിച്ചേക്കാം, പക്ഷേ നിങ്ങളതൊരിക്കലും ദൈവവചനത്തിൽ കണ്ടെത്തുകയില്ല. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താൽ വരുന്നു. ആമേൻ. ഒരു മനുഷ്യൻ അതിന് വിരോധമായി എന്തും സംസാരിക്കാൻ കഴിയും, എന്നിട്ട് അത് ദൈവവചനമാണെന്ന് എന്നോട് പറയാമോ? അപ്പോൾ ആകാശവും ഭൂമിയും ഒഴിഞ്ഞുപോകും, പക്ഷേ ആ വചനം ഒരിക്കലുമില്ല. വിശ്വാസം വചനത്തെ അതിന്റെ വിശ്രമ കേന്ദ്രത്തിൽ കണ്ടെത്തുന്നു. ക്രിസ്തുയേശു എന്ന അത് വചനമായ നിത്യമായ പാറയുടെ നേരെ മുകളിലേക്ക് നീങ്ങുകയും അവിടെ എത്തി വിശ്രമിക്കുകയും ചെയ്യുന്നു. അവിടെ കാറ്റലറട്ടെ, കൊടുങ്കാറ്റുകൾ ഇളകട്ടെ, അവൾ സുരക്ഷിതയാണ്. എന്നേക്കും ആ വചനത്തിൽ അവൾ അവിടെ തന്നെ വിശ്രമിക്കുന്നു. അവിടെയാണ് വിശ്വാസം, യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസം നിലകൊള്ളുന്നത്. വിശ്രമസ്ഥലം വചനമാണ്. കാരണം ദൈവം തന്റെ എല്ലാ ശത്രുക്കളെക്കാളും സ്വയം ശ്രേഷ്ഠനാണെന്ന് തെളിയിക്കും എന്ന് അതറിയുന്നു. അതെത്ര മോശമായി തോന്നിയാലും ശത്രു എങ്ങനെ അതിലേക്ക് കടന്നു വന്നാലും നിങ്ങൾ തോൽപ്പിക്കപ്പെട്ടതുപോലെ കാണപ്പെട്ടാലും അതൊരു കാര്യമല്ല. വിശ്വാസത്തിന് അപ്പോഴും അറിയാം. ഇപ്പോൾ രോഗികളായി നിങ്ങൾക്ക് ഓ, ഞാനിത് എപ്രകാരം നിങ്ങളുടെ ഉള്ളിൽ ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആ വിശ്വാസം പിടിക്കുമ്പോൾ നിങ്ങൾ സുഖം പ്രാപിക്കാൻ പോവുകയാണ്. എല്ലാ സാഹചര്യങ്ങളും മറ്റെല്ലാം എല്ലാ അടയാളങ്ങളും എല്ലാ ലക്ഷണങ്ങളും നിങ്ങൾ മരിക്കുകയാണെന്ന് സൂചിപ്പിക്കാം. അത് നിങ്ങളെ ഒരിക്കലും കുലുക്കുകയില്ല. വിശ്വാസം, യഥാർത്ഥ വിശ്വാസം അവിടെ തന്നെ നിലകൊള്ളുന്നു. അതിന്റെ വിശ്രമസ്ഥലം ദൈവവചനത്തിന്റെ സങ്കേതത്തിലാകുന്നു. ഇപ്പോൾ കപട വിശ്വാസമല്ല വിശ്വാസം, ആശയല്ല പക്ഷേ വിശ്വാസം. പ്രത്യാശ ഇവിടെ പുറത്തായിട്ടുണ്ട്, അതവിടെ അകത്തായിരിക്കാൻ ആശിക്കുന്നു. വിശ്വാസം ഇതിനകം തന്നെ എത്തിക്കഴിഞ്ഞിരിക്കുകയും അതിനുവേണ്ടി നോക്കിയിരുന്നിട്ട് ഇത് പൂർത്തിയായി എന്ന് പറയുകയും ചെയ്യുന്നു. നോക്കൂ, അതാണ് വിശ്വാസം. അവിടെയാണ് വിശ്വാസം അതിന്റെ വിശ്രമസ്ഥലം എടുക്കുന്നത്. കാരണം ദൈവം ഒരിക്കലും തന്റെ മേൽ ശത്രുവിനെ കയറി ഓടിക്കാൻ അനുവദിക്കില്ലെന്ന് അതിനറിയാം. അവൻ ഒരിക്കലുമില്ല. വിശ്വാസത്തിന് അതറിയാം. അതുകൊണ്ട് ആ കാര്യം എങ്ങനെ കാണപ്പെടുന്നുവെന്ന് പരിഗണിക്കപ്പെടുന്നില്ല. പെട്ടകം പൊങ്ങുമെന്ന് നോഹയ്ക്കറിയാമായിരുന്നു. നോക്കൂ, തീർച്ചയായും അത് ചെയ്തു. സിംഹങ്ങളുടെ വായടയ്ക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ദാനിയേലിന് അറിയാമായിരുന്നു. ദൈവത്തിന് തീ തടയാനാകുമെന്ന് എബ്രായ മക്കൾക്ക് അറിയാമായിരുന്നു. ദൈവം തന്നെ വീണ്ടും ഉയർപ്പിക്കുമെന്ന് യേശുവിന് അറിയാമായിരുന്നു. കാരണം വചനം പറയുന്നു, നീ എന്റെ പ്രാണന് പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയുമില്ല. 72 മണിക്കൂറിനുള്ളിൽ ദ്രവത്വം കടന്നുകൂടുമെന്ന് അവൻ അറിഞ്ഞിരുന്നു. അവൻ പറഞ്ഞു, 3 ദിവസത്തിനുള്ളിൽ ഞാൻ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. നോക്കൂ, ദൈവവചനത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ അത് അതിന്റെ നിത്യമായ വിശ്രമസ്ഥലം ഏറ്റെടുത്തു. അങ്ങനെ അവിടെ അത് നിലകൊണ്ടു. യുക്തിവാദം അതിനെ തിരിച്ചറിയിക്കാൻ പരമാവധി ശ്രമിക്കും. ശരി, ഈ സംവിധാനം ഏറ്റവും മികച്ചതായിരിക്കാൻ സാധ്യതയുണ്ട്. ഇത് അതാകുന്നു. നിങ്ങൾ ബുദ്ധിപരമായ മനസ്സോടെ നോക്കുന്നതിനാൽ ഇത് മികച്ചതായി തോന്നുന്നു. നിങ്ങൾക്ക് ന്യായങ്ങൾ തെളിയിക്കാനും കഴിയും. എന്നാൽ നിങ്ങൾക്ക് വിശ്വാസം തെളിയിക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾക്കത് തെളിയിക്കാൻ കഴിയുമെങ്കിൽ പിന്നെ അത് വിശ്വാസമല്ല. എന്നാൽ വിശ്വാസം വചനവും വാഗ്ദാനവും മാത്രമേ അറിയുന്നുള്ളൂ. അത് നിങ്ങൾ കാണാത്ത കാര്യത്തിലേക്ക് നോക്കുന്നു. വിശ്വാസം ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. നിങ്ങൾക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. അതെങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തെളിയിക്കാൻ കഴിയില്ല. അതെങ്ങനെ ചെയ്യാൻ പോകുന്നുവെന്നും എനിക്കറിയില്ല. എനിക്കതറിയില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു അതങ്ങനെയാണെന്ന് എനിക്കറിയാം. കാരണം ദൈവം അങ്ങനെ പറഞ്ഞു. അതതിനെ ഉറപ്പിച്ചിരിക്കുന്നു. ആ കാരണത്താൽ ഇതാണ് ശരിയെന്ന് എനിക്കറിയാം. വചനം ശരിയാണെന്ന് എനിക്കറിയാം. സന്ദേശം ശരിയാണെന്ന് എനിക്കറിയാം. കാരണം അത് വചനത്തിലാകുന്നു. അത് തെളിയിക്കാനായി ജീവനുള്ള ദൈവം അതിലേക്ക് നീങ്ങുന്നത് ഞാൻ കാണുന്നു. നാം ഒരു പുറപ്പാടിലാകുന്നു. തീർച്ചയായും സത്യമാണ്. മരണത്തിന് പോലും വിശ്വാസത്തെ ഇളക്കാൻ കഴിയില്ല. മനുഷ്യർ നേരെ മരണത്തിൽ നിൽക്കുകയും നേരെ മരണത്തിന്റെ മുഖത്ത് നിൽക്കുകയും ഉയർത്തെഴുന്നേൽപ്പിന്റെ വിജയത്തെ ഉച്ചത്തിൽ ഘോഷിക്കുകയും ചെയ്യുന്നു. പൗലോസ്, മരണമേ നിന്റെ മുള്ളെവിടെ? പാതാളമേ നിന്റെ വിജയമെവിടെ? നോക്കൂ, കാരണം ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ക്രിസ്തുവിലുള്ളവർ അവന്റെ വരവിൽ അവനോടൊപ്പം വരും. നോക്കൂ, അത് മാറ്റാൻ കഴിയില്ല. അതെ, വിശ്വാസം ദൈവവചനത്തെ അതിന്റെ ശാശ്വത വിശ്രമത്തിന്റെ സങ്കേതമാക്കുന്നു. അത് ദൈവത്തിന്റെ വചനത്തിൽ കിടക്കുന്നു. വീണ്ടും ശ്രദ്ധിക്കുക. ഇപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ സമയം ലഭിച്ചിരിക്കുന്നു. 25 മിനിറ്റ് കൂടി. നിങ്ങൾ കാര്യമാക്കില്ലെങ്കിൽ ഞാൻ ഈ ടേപ്പ് തുടരാൻ ആഗ്രഹിക്കുന്നു. 1 മിനിറ്റ് കൂടി. ശ്രദ്ധിക്കുക, രാജാവിനെ, പുതിയതായി ഉയർത്തപ്പെട്ട ആ രാജാവ്, അവൻ യോസഫിനെ അറിയില്ല. ഇസ്രായേലിന്റെ ശക്തി നശിപ്പിക്കാനുള്ള അവന്റെ ആദ്യത്തെ പദ്ധതി എന്തായിരുന്നു? അതവരുടെ കുട്ടികളോടായിരുന്നു. അത് ശരിയാണ്. അവനവരുടെ കുട്ടികളെ നശിപ്പിക്കാൻ ശ്രമിച്ചു. ഇപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക, അതേ പിശാച് തന്നെ അവന്റെ ആധിപത്യത്തിന്റെ മറ്റൊരു വ്യത്യസ്ത രൂപത്തിൽ ദൈവത്തിന്റെ ഏകപുത്രനെ നശിപ്പിക്കാൻ ശ്രമിച്ചു. നോക്കൂ, ആദ്യം കുട്ടികളെ, അവർക്കൊരു തുടക്കം കിട്ടുന്നതിന് മുമ്പേ അവരെ ഒഴിവാക്കുക. പിശാച് ശരിക്കും ഒരു മിടുക്കനും കൌശലമുള്ള പക്ഷിയാകുന്നു. ഒരു കാര്യം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ എങ്ങനെ അതിനെ തട്ടണമെന്ന് അവനറിയാം. അവനതറിയാം. നോക്കൂ, അവനെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം, ക്രിസ്തുവിൽ ആശ്രയിക്കുക. എന്നിട്ട് നിങ്ങളെ തന്നെ സ്വയം താഴ്ത്തുക. അവൻ നിങ്ങളെ നയിക്കട്ടെ. നോക്കൂ, നിങ്ങൾക്കത് ചെയ്യാൻ ഒരിക്കലും മറ്റൊരു വിധത്തിൽ ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ബുദ്ധിപരമായ ശക്തികൾ ഒരിക്കലും അത് ചെയ്യുകയില്ല. നിങ്ങൾക്കത് വിശ്വസിക്കേണ്ടത് ആവശ്യമാകുന്നു. അവനെ മാത്രം ആശ്രയിക്കുക. അവൻ ഇടയനാകുന്നു. ചെന്നായി അകറ്റി നിർത്തുന്നത് ആടുകളുടെ ജോലിയല്ല, അത് ഇടയന്റെ ജോലിയാണ്. എന്നാൽ ആടുകൾക്ക് സുരക്ഷിതമായി തുടരാൻ അവ ഇടയനോടൊപ്പം താമസിച്ചിരിക്കണം. അതാണ് എന്റെ സുരക്ഷാ മേഖല. അത് ക്രിസ്തുവിലാകുന്നു. ക്രിസ്തു വചനമാകുന്നു. അതാണ് സുരക്ഷാ മേഖല. ശ്രദ്ധിക്കുക, പിശാച് രമേശസിന്റെ ഒരു രൂപത്തിൽ ഒരു രാജാവായിട്ട് അവൻ ആദ്യം ചെയ്തത് ഒരു സ്വാഭാവിക മരണത്തോടുകൂടി കുട്ടികളെ ഒഴിവാക്കുക എന്നതായിരുന്നു. ദൈവപുത്രൻ ജനിച്ച ഉടനെ തന്നെ അവൻ മിസ്രൈമിൽ നിന്ന് മാറി. കാരണം ദൈവം മിസ്രൈമിനെ നശിപ്പിക്കുകയും അതിനെ ശപിക്കുകയും ചെയ്തു. ഇതുവരെ അത് ഒരിക്കലും തിരികെ വന്നിട്ടില്ല. അതിനുശേഷം മുതൽ അവൻ റോമിലായിരിക്കുന്നു. സാത്താൻ തന്റെ ഇരിപ്പിടം റോമിലേക്ക് മാറ്റി. അങ്ങനെ റോം ആദ്യം ചെയ്തത് അതിനെ നേടുകയും ഉറപ്പാക്കുകയും ചെയ്യുന്നതിന് എല്ലാം നശിപ്പിക്കലായിരുന്നു. പിശാച് ആ റോമാക്കാരുടെ സമ്പ്രദായത്തിൽ നശിപ്പിക്കാൻ ശ്രമിച്ചത് എന്താണ്? അത് ദൈവപുത്രനിൽ നിന്നുള്ള തുടക്കമായിരുന്നു. അതേ പിശാച് തന്നെ. അങ്ങനെ ഇന്നും അവൻ അതേ കാര്യം തന്നെ ചെയ്തിരിക്കുന്നു. അത് ആത്മാവിന്റെ അടയാളത്തിൽ മതപരമായി ക്രിസ്തുമതം പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോൾ ചെയ്യുകയും നമ്മുടെ പെൺകുട്ടികളെ എടുത്ത് അവരെ കത്തോലിക്കരായ ആൺകുട്ടികൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുകയും അവരുടെ കുട്ടികളെ കത്തോലിക്കരായി കൊണ്ടുവരികയും അത് മറുവശത്ത് അവരുടെ ശക്തി തകർക്കുന്നതിനുമാകുന്നു. അവിടെയാണ് നിങ്ങളുടെ പിശാച്. അവിടെയാണ് നിങ്ങളുടെ പിശാച്. 7 കുന്നുകളിൽ ട്രിപ്പിൾ കിരീടങ്ങൾ ധരിച്ചിരിക്കുകയും സർപ്പത്തെ പോലെ ചാതുര്യവും കൌശലവും മിടുക്കും ബുദ്ധിയും കൊണ്ടിരിക്കുന്നത് സർപ്പത്തിന്റെ സന്തതിയും അവന്റെ മക്കളും അതേ ഭൗതിക വിദ്യകൾ ഉപയോഗിക്കുന്നു. നോക്കുക, അതിനുശേഷം മറ്റ് രണ്ടു തവണയും അവർ കുട്ടികളെ കൊന്നുകളഞ്ഞു. അവർ എന്തിനാണ് കുട്ടികളെ കൊല്ലുന്നത്? രണ്ടു തവണ. ഇപ്പോൾ ഓർക്കുക, ആ രണ്ടും ശ്രദ്ധിക്കുക, പിന്നെ മൂന്നും നോക്കൂ. അവൻ ആദ്യത്തെ രണ്ട് പ്രാവശ്യവും കുട്ടികളെ സ്വാഭാവിക മരണത്തോടെ കൊന്നു. അങ്ങനെ ഈ അവസാന സമയത്ത് അവൻ കുട്ടികളെ നേടുകയും ആത്മീയ മരണത്താൽ അത് വിവാഹം, മിശ്രവിവാഹങ്ങൾ എന്നിവ ഉപയോഗിച്ച് അവരെ കൊല്ലുകയും ചെയ്യുന്നു. ഈ ഇരുമ്പിന്റെയും കളിമണ്ണിന്റെയും സാമ്രാജ്യത്തിൽ ദാനിയേൽ തന്നെ ഇതേ കാര്യം പറഞ്ഞില്ലേ? അതായത് അവർ അവരുടെ വ്യക്തികളെ തമ്മിൽ ഇടകലർത്തി മറ്റുള്ള ജനങ്ങളുടെ ശക്തിയെ തകർക്കാൻ ശ്രമിച്ചു കളയും. ഇപ്പോൾ അവർ ചെയ്യുന്നത് എന്താണോ അതാകുന്നു. അത് ഈ കാര്യം ഇപ്പോൾ നേടുന്നതുവരെ ആകുന്നു. അവർക്ക് ഒരു രാഷ്ട്രപതിയെ അതിന് കിട്ടിയിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട അടുത്ത കാര്യം എന്നത് ഒരു കർദിനാളിനെ ഉൾപ്പെടുത്തുക എന്നതാണ്. മന്ത്രിസഭ മുഴുവൻ ഇടുക. അതിനുശേഷം നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? അവർ അടുത്തതായി ചെയ്യുന്നത് അവർ അവരുടെ പണമെടുക്കുകയും എന്നിട്ട് അമേരിക്കയുടെ കടം വീട്ടുകയും ചെയ്യുന്നു. അങ്ങനെ പള്ളിയിൽ നിന്ന് കടം വാങ്ങുകയും അതിനുശേഷം നിങ്ങൾ വിൽക്കപ്പെടുന്നു. അതെ, ഇപ്പോൾ നാം എല്ലാവരും ഇന്ന് ജീവിക്കുന്നത് നമ്മുടെ വിദേശ കടങ്ങൾ അവിടേക്ക് വീട്ടിക്കൊണ്ടാകുന്നു. അത് 40 വർഷം കഴിയുന്നതുവരെയും അടയ്ക്കാൻ കഴിയാത്ത നികുതി പണവുമായിട്ടാകുന്നു. നമ്മുടെ പക്കൽ ഇനിയും കൂടുതൽ പണമില്ല. എന്നാൽ സഭയ്ക്കതുണ്ട്. വേദപുസ്തകം തന്നെ പറയുന്നില്ലേ, അവൾ സ്വർണം കൊണ്ട് അണിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഓ എന്റെ. എന്നാൽ നിങ്ങൾ ആ രീതിയിലാണ് അത് പ്രവർത്തിക്കുന്നത്. നോക്കൂ, നിങ്ങളുടെ പെൺമക്കളെ വിവാഹം കഴിക്കുകയും പെൺമക്കൾ നിങ്ങളുടെ പുത്രന്മാരെ വിവാഹം കഴിക്കുകയും നിങ്ങളുടെ കുട്ടികളെ കത്തോലിക്കരായി വളർത്തുകയും ചെയ്യുന്നു. കൃത്യമായും അവരെ ആത്മീയ മരണം കൊണ്ട് കൊല്ലുന്നതാകുന്നു. വേദപുസ്തകം തന്നെ പറയുന്നില്ലേ, ഞാൻ അവളെ ലൌകികതയുടെ കിടക്കയിലാക്കി കളയും, അവളുടെ മക്കളെ ആത്മീയ മരണം കൊണ്ട് കൊല്ലുകയും ചെയ്യും. വെളിപാട് 17. നോക്കൂ, ഇതെല്ലായ്പ്പോഴും വചനമാകുന്നു. നിങ്ങൾ എവിടെ പോയാലും ഞാൻ കാര്യമാക്കുന്നില്ല. അതെപ്പോഴും വചനമാകുന്നു. അത് ആ ചിത്രത്തിൽ കൃത്യമായി ഉൾക്കൊള്ളണം. അതങ്ങനെയല്ലെങ്കിൽ അത് വചനമല്ല. അത് വചനമല്ല. നിങ്ങൾക്കതിനെ വേദപുസ്തകത്തിന്റെ വഴിയിൽ കൂടി മുഴുവനായി എടുത്തുകൊണ്ട് പോകാൻ കഴിയില്ല. എങ്കിൽ അത് തെറ്റായിരിക്കും. നോക്കുക, ഈ സമയത്ത് ദൈവം തന്റെ ദാസനെ തന്റെ ജോലിക്ക് പരിശീലിപ്പിക്കുകയായിരുന്നു. അവനെ പരിശീലിപ്പിക്കുകയായിരുന്നു. അത് അവരുടെ കാഴ്ചയ്ക്ക് അപ്പുറത്തായിരുന്നു. അവരുടെ ആലോചനകൾക്കും അവരുടെ പദ്ധതികൾക്കും പുറത്തായിരുന്നു. നിങ്ങൾ ഇത് മനസ്സിലാക്കുന്നുണ്ടോ? അവരുടെ സഭാസംഘടനയുടെ സംവിധാനത്തിൽ നിന്ന് ദൈവം തന്റെ ഉദ്ദേശത്തിനായി ഒരു മനുഷ്യനെ പരിശീലിപ്പിക്കുകയായിരുന്നു. അവൻ അത് അതുപോലെ തുടരാൻ അനുവദിച്ചു. അവൻ വിവാഹം കഴിക്കട്ടെ, അവനവന്റെ ഭാര്യയും മക്കളുമാകട്ടെ, ഗർഷവും കുട്ടി ജനിക്കട്ടെ, അവൻ വളരെ നല്ല ഒരു ജീവിതം നയിക്കുകയായിരുന്നു. അവിടെ ദൈവം അവനെ അനുഗ്രഹിച്ചു. എന്നാൽ അപ്പോഴെല്ലാം ദൈവം അവനെ തയ്യാറാക്കിക്കൊണ്ടിരുന്നു, അവനെ പരിശീലിപ്പിച്ചുകൊണ്ടിരുന്നു. ദൈവവും അവന്റെ ശത്രുവും ആ സമയത്ത് പ്രാകൃതികമായി ചെയ്തത് തന്നെ ദൈവവും അവന്റെ ശത്രുവും ഇപ്പോൾ ആത്മീയതയിൽ ചെയ്യുന്നു. അവർ പ്രാകൃതിക മരണത്തോടെ അവരെ കൊന്നുകളഞ്ഞു. ഇപ്പോൾ ആത്മീയ മരണത്തോടെ ആകുന്നു. നോക്കൂ, ദൈവം തന്റെ പ്രാകൃതിക മനുഷ്യനെ ഒരുക്കുകയായിരുന്നു. അവന്റെ പ്രവാചകനെ മിസ്രൈമിലേക്ക് പോകാനായിരുന്നു. സാത്താൻ ഒരു രമസസിനെ തയ്യാറാക്കിക്കൊണ്ടിരുന്നു. അത് അവന്റെ പ്രാകൃതിക മനുഷ്യനായിരുന്നു. നോക്കൂ, ഒരു പ്രാകൃതിക മനുഷ്യനെ തയ്യാറാക്കുന്നു. എന്തിനാണ്? കൊന്നൊടുക്കുവാൻ, അല്ലെങ്കിൽ എല്ലാ മിസ്രൈമ്യരെയും എബ്രായരെയും ഒന്നിപ്പിക്കാൻ, അവരെ കൊണ്ട് ഇപ്പോഴും അവരെ സേവിക്കാനാകുന്നു. അതുകൊണ്ടാണ് ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെതിരെ ബുദ്ധി കൊണ്ട് യുക്തിവാദം ചെയ്യാൻ അത്രയും ബുദ്ധിമുട്ടുള്ളത്. കാരണം അതിന് അതിന്റെ ആശയങ്ങൾ തെളിയിക്കാൻ കഴിയും. നോക്കൂ, അത് ശരിയാണ്. അതിന്റെ ബുദ്ധി എപ്പോഴും വിദ്യാഭ്യാസത്തിലേക്ക് പോകും. ബുദ്ധിജീവികളും യുക്തിവാദികളും അത് കാണുക പോലുമില്ല. നിങ്ങൾ സെസിൽ ദമില്ലയുടെ 10 കൽപ്പനകൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളിൽ പലരും കണ്ടിട്ടുള്ളതായി ഞാൻ ഊഹിക്കുന്നു. പടം കാണാൻ പോകുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. അതുപോലെയുള്ള ഇത്തരം കാര്യങ്ങളെല്ലാം. എന്നാൽ ഞാൻ സഭയോട് ശുപാർശ ചെയ്തിരുന്നു. അതായത് അവർ മറ്റൊന്നും കണ്ടിട്ടില്ലെങ്കിൽ, എന്നാൽ അത് കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അത് നല്ല കാര്യമായിരിക്കും. കാരണം ഞാൻ അനുവദിക്കാറില്ല. ആദ്യം എന്റെ ചില സഹോദരന്മാർ കാണാൻ പോയിരുന്നു. അവർ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ വർഷങ്ങളോളമായിട്ട് ഒരെണ്ണത്തിന് പോയിരുന്നിട്ടില്ല. അവസാനം ഞാൻ ഇവിടെ താഴെ പോയിരുന്നു. അത് ഇവിടെ ഈ ഡ്രൈവിൻ ആയിരുന്നപ്പോൾ ഉള്ളതായിരുന്നു. ഞാനത് ചെന്ന് കണ്ടു. അതെന്തായിരുന്നു എന്ന് ഞാൻ കണ്ടിരുന്നു. അതിനുശേഷം ഞാൻ സഭയോട് പറഞ്ഞു, നിങ്ങളത് പോയി കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് കുഴപ്പമില്ല. അവിടെ അതുണ്ടായിരുന്നു. അത് സുന്ദരവും മനോഹരവുമായിരുന്നു. എപ്രകാരം പിശാചിന്റെ ആ തന്ത്രം, അവിടെ അവൻ എത്ര കാപട്യമുള്ളവനായിരുന്നു, എങ്ങനെ അവൻ ആ കുട്ടികളെ കൊല്ലാൻ അവിടേക്ക് നീങ്ങിയിരുന്നു. കൂടാതെ എപ്രകാരം ബുദ്ധിപരമായ മനസ്സ് അത് സ്വീകരിക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്തു. കാരണം അവർക്കത് കാണാൻ കഴിഞ്ഞിരുന്നു. അത് ന്യായമായിരുന്നു. ഓ, എപ്രകാരം ദൈവം എല്ലായ്പ്പോഴും ഈ പ്രവാചകനെ പരിശീലിപ്പിച്ചിരുന്നു. അതോടൊപ്പം എപ്രകാരം മിസ്രയും രാഷ്ട്രീയത്തിൽ ഈ രമസസിനെ ആ ചുമതല ഏറ്റെടുക്കാൻ പരിശീലിപ്പിക്കുകയായിരുന്നു. അങ്ങനെ അതിനുശേഷം ആ വലിയ മത്സരം വന്നു. ഒരു ദിവസം അത് ബുദ്ധിപരമായതും ആത്മീയവുമായ ശക്തികൾ തമ്മിലായിരുന്നു. അങ്ങനെ രമസേസ് തന്റെ എല്ലാ ദൈവങ്ങളോടും കൂടി നൈൽ നദിയുടെ ദൈവത്തെ അനുഗ്രഹിക്കാൻ അവിടെ അവൾ അവിടെ വെള്ളം ഒഴിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ദൈവം അവനെ അടിക്കുകയും അവനിൽ നിന്ന് രക്തമൊഴിക്കുകയും ചെയ്തു. അവനുണ്ടായിരുന്ന ഞാൻ ഓർത്തു, ഇത് ശ്രദ്ധേയമായിരുന്നു. നോക്കൂ എന്താണ് സംഭവിച്ചതെന്ന് കാണുക. ഇപ്പോൾ ശ്രദ്ധിക്കുക, ബുദ്ധിജീവി എപ്പോഴും ഒരു യുക്തിവാദത്തിലേക്ക് പോകുന്നു. അതിന് അതിന്റെ ആത്മീയ വശം കാണാൻ കഴിയില്ല, കാരണം അത് ബുദ്ധിപരമാണ്. ഓ, മറ്റൊരു സമയത്തും അതിന് കഴിയില്ല, അവർക്കിപ്പോൾ അത് കാണാൻ കഴിയില്ല. ഏലിയാവിന്റെ കാലത്ത് അവർക്കത് കാണാൻ കഴിഞ്ഞില്ല. എങ്ങനെ ഈ കിഴവനായ മങ്ങിയ മുഖത്തോടു കൂടിയ ഒരു പ്രവാചകൻ അത് കഴിയും? അങ്ങനെ ഒരു കാര്യം പറഞ്ഞതിന് ദൈവം എന്നോട് ക്ഷമിക്കണമേ. എന്നാൽ ഞാൻ അബദ്ധത്തിന് ഉണ്ടാക്കിയതല്ല. അതുകൊണ്ട് ദൈവത്തിനറിയാം, ഞാൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എനിക്ക് കഴിയുന്നത്രയും പരിഹാസ്യജനകമാകുന്നു. അതിനാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, അത് ദൈവത്തിന്റെ ആത്മാവാകുന്നു. അത് ഇപ്രകാരം പൗലോസ് പറഞ്ഞതുപോലെയാകുന്നു, ഞാൻ ഒരിക്കലും നിങ്ങളുടെ അടുക്കൽ ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാൽ വന്നിട്ടില്ല, കാരണം നിങ്ങളുടെ മനസ്സുകൾ ജ്ഞാനത്തിലേക്ക് വഴിമാറിപ്പോകും. എന്നാൽ ഞാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ വരുന്നു. അതിനാൽ നിങ്ങളുടെ നിങ്ങളുടെ പ്രതീക്ഷയും വിശ്വാസവും വിശ്രമിക്കേണ്ടത് മനുഷ്യന്റെ ജ്ഞാനത്തിലല്ല, എന്നാൽ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയിലത്രേ. അതുകൊണ്ടാണ് മഹാനായ ദൈവഭക്തനായ ആ പ്രവാചകനെ ഒരു മങ്ങിയ മുഖത്തോടുകൂടി എന്ന് വിളിച്ചുകൊണ്ട് ഞാനിത് പരിഹാസ്യമാക്കിയത്. കാരണം അയാൾ ഒരു ഭയാനകമായി കാണപ്പെടുന്ന കാര്യമായിട്ട് നന്നായി വസ്ത്രം ധരിച്ച ഒരു പുരോഹിതന്റെ അരികിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് സ്വയം ദൈവപുരുഷൻ എന്ന് വിളിക്കുന്നത് ഭയാനകമായ ഒരു കാര്യമായിരിക്കും. അവനെ നോക്കുക, നിങ്ങൾക്ക് ആ പുരോഹിതന്റെ വിശുദ്ധിയെ അവന്റെ ബുദ്ധിപരമായ മനസ്സിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അവന്റെ തലയിൽ തലപ്പാവും, കൂടാതെ തിരിഞ്ഞു മറിഞ്ഞ അതോടൊപ്പം എഫോദും അവന്റെ മാർബിൽ ഇവിടെയായി തൂങ്ങിക്കിടക്കുന്നതും നിങ്ങൾക്ക് കാണാം. അവന്റെ അഭിഷേക തൈലം സ്വാഭാവികമായും അവന്റെ നീണ്ടുകിടക്കുന്ന താടിയിലേക്കും അത് വസ്ത്രത്തിന്റെ വെളുമ്പിലേക്ക് ഒഴുകുന്നത് നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് യാഗത്തിന്റെ ബലി കത്തുന്നതും എല്ലാ ആചാരങ്ങളും ക്രമമായിരിക്കുന്നതും കാണാൻ കഴിയും. ഇപ്പോൾ പ്രാകൃതിക മനസ്സാണ് അതിലേക്ക് പോകുന്നത്. അതാണ് അവരിന്ന് ചെയ്യാൻ ശ്രമിക്കുന്നത്. കണ്ണ് ആത്മാവിലേക്കുള്ള കവാടമാകുന്നു. എന്നാൽ നിങ്ങൾ കാണുക, ആ കണ്ണിന്റെ പിന്നിലായുള്ളത് ആത്മീയ കണ്ണാകുന്നു. അവർ ഈ പഴയ മങ്ങിയ മുഖത്തോടുകൂടി അവിടെ നിന്നിരുന്ന മനുഷ്യനെ നോക്കി. അവന്റെ നെഞ്ചിൽ രോമങ്ങൾ ഉണ്ടായിരുന്നു. ഒരു വലിയ തുണ്ട് ആട്ടിൻ തോൽ അവന്റെ മേൽ ചുറ്റിയിരിക്കുന്നു. തോല് കൊണ്ടുള്ളതായിരുന്നു. അവന്റെ അരയ്ക്ക് ചുറ്റുമായി ഒരു അരക്കെട്ട് കെട്ടിയിരുന്നു. കൂടാതെ മിക്കവാറും നഗ്നപാദനായി ചെറിയ മെലിഞ്ഞ കൈകളോട് മാംസം ഈ രീതിയിൽ അവന്റെ കയ്യിൽ തൂങ്ങിക്കിടന്നു. കൂടാതെ ഒരു വെളുത്ത അവന്റെ മുഖത്ത് മുഴുവൻ വെളുത്ത താടി രോമങ്ങൾ പറന്നിരുന്നു. അതോടൊപ്പം അവന്റെ കയ്യിൽ ഒരു വളഞ്ഞു പുളഞ്ഞ വടിയുമായി അവൻ അവിടെ നിന്നിരുന്നു. എന്നാൽ ആത്മീയ കണ്ണിന് ദൈവത്തിന്റെ ശക്തി അവിടെ നീങ്ങുന്നത് കാണാൻ കഴിയുമായിരുന്നു. കാരണം അത് കൃത്യമായും വചനത്തിലായിരുന്നു. അത് ബുദ്ധിമാന്മാർ കാണുന്നതല്ല, ആത്മീയ കണ്ണ് കാണുന്നത് എന്താണോ അതാകുന്നു. അതുതന്നെ പ്രാകൃതമായ കണ്ണുകൾ ഇന്ന് ഒരു പകിട്ട് നിറഞ്ഞ സഭയെ കാണുന്നു. ആ നഗരത്തിലെ നഗരസഭാ അധ്യക്ഷനുമായുള്ള കൂട്ടായ്മ അല്ലെങ്കിൽ എന്താണ് കൂടുതൽ ഈ വിഭാഗീയ സഭകളുടെ സംഘടനയിൽ ഉണ്ടായിരിക്കുന്നത്. മരിച്ചവരെ ഉയർപ്പിക്കാനും രോഗികളെ സുഖപ്പെടുത്താനും കഴിയുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി കാണുന്നതിൽ അവർ പരാജയപ്പെടുന്നു. കൂടാതെ എങ്ങനെ നോക്കൂ, അവർ നോക്കുന്നത്, അവർ ഹോളിവുഡ് ശ്രദ്ധിക്കുന്നു, അവർ തെരുവിലെ ജനങ്ങളെ ശ്രദ്ധിക്കുന്നു. സ്ത്രീകൾ ഇന്ന് ചിന്തിക്കുന്നത്, ശരി, ഈ മഹിള സൂസി അവൾ സഭയിൽ അംഗമായിരിക്കുന്നു, അവൾക്കവളുടെ മുടി കുറുക്കി വെട്ടിയിരിക്കുന്നു, അവൾ കെട്ടിച്ചമഞ്ഞിരിക്കുന്നു, നഗരത്തിലെല്ലാവർക്കും അവളെ ഇഷ്ടമാണ്. ഞാൻ സ്വർഗത്തിൽ അതിനെക്കുറിച്ച് എന്താണെന്ന് അത്ഭുതപ്പെടുന്നു. നോക്കൂ, അത് വചനത്തിന് വിരുദ്ധമാകുമ്പോൾ ദൈവത്തിന് അത് അംഗീകരിക്കാൻ കഴിയില്ല. അവൻ സ്വയം തനിക്കെതിരെ അംഗീകാരം നൽകുന്നത് പോലെയാകും. അവന്റെ സ്വന്തം വചനം നിഷേധിക്കുന്നത് പോലെയാകും. ഈ കാര്യം അറിഞ്ഞിരിക്കട്ടെ, ആകാശവും ഭൂമിയും ഒഴുകിപോയാലും ദൈവം ഒരിക്കലും അത് ചെയ്യില്ല. ഒരു മുടി കുറുക്കി വെട്ടിയ സ്ത്രീ ദൈവത്തിന്റെ മുമ്പാകെ ഒരു ശാപമാകുന്നു, അല്ലെങ്കിൽ ഒരു പുരുഷന്റെ വസ്ത്രം ധരിക്കുന്ന ഒരു സ്ത്രീയും ആകുന്നു. നോക്കൂ, ആത്മീയ കണ്ണ് അതിനെ പിടിക്കുന്നു. അവർ പരലോകത്തിനായി ജീവിക്കുന്നു. ആ കാലത്തെ ജഡിക കാര്യങ്ങളെ ന്യായീകരിക്കാൻ പ്രാകൃത മനുഷ്യന്റെ മനസ്സ് ജീവിക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, ദൈവം ഇത് ചെയ്തിരുന്നു, എന്നിട്ടും ജനങ്ങൾക്കതറിയില്ലായിരുന്നു. ജഡിക മനസ്സ് ന്യായീകരണങ്ങളുമായി പോയിരുന്നു. ദൈവം ഇപ്പോൾ ഒരാത്മീയ പുറപ്പാടിനായി വിളിക്കുന്നു. അവിടെ അവൻ തന്റെ ജനത്തിനു വേണ്ടി ഒരു പ്രാകൃതിക പുറപ്പാട് വിളിച്ചെടുത്ത് അവൻ ഇന്ന് ഒരാത്മീയ പുറപ്പാടിനായി വിളിക്കുന്നു. ആരെയാകുന്നു, അവന്റെ എന്താകുന്നു, അവന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ മാത്രമാകുന്നു. ഇപ്പോൾ ഇസ്രായേൽ ശരിയായിരുന്നുവെന്ന് മിസ്രയീമിന് കാണാൻ കഴിഞ്ഞിരുന്നില്ല. ആട്ടിൻകുട്ടിയുടെ രക്തം വാതിലിലും കട്ടളപ്പടിമേലും ആയിരുന്നിട്ടും കൂടാതെ അതുപോലെയുള്ള കാര്യങ്ങളും നടന്നിരുന്നു. അവിടെ ദൈവം ഇറങ്ങി വന്ന ഈ പ്രവാചകനിൽ കൂടി നീങ്ങുകയും ഒരു മനുഷ്യന്റെ വാക്കുകൾ എടുക്കുകയുമായിരുന്നു. അവൻ അവിടെ നിൽക്കട്ടെ. അവൻ ചാരിയിരുന്ന ഒരു വടിയെടുത്ത് കിഴക്കോട്ട് തിരിഞ്ഞിട്ട് കൽപ്പിച്ച് പറഞ്ഞു, ഈച്ചകൾ വന്ന് മിസ്രയീമ്യരുടെ മേൽ ആഞ്ഞടിക്കട്ടെ. എന്നിട്ട് തിരികെ നടന്നുപോയി. എല്ലാവരും പറഞ്ഞു, ഒന്നും സംഭവിച്ചില്ല, ഒന്നും സംഭവിച്ചില്ല. എന്നാൽ കുറച്ച് സമയത്തിനുള്ളിൽ ഒരു പഴയ പച്ച ഈച്ച ചുറ്റും വട്ടമിട്ട് പറക്കാൻ തുടങ്ങിയിരിക്കും. അതിന് കുറച്ച് സമയത്തിന് ശേഷം അവ ഒരുപക്ഷെ ഒരു ചതുരശ്ര അടിക്ക് 2 പൗണ്ടോളമായിരുന്നിട്ടുണ്ടാകാം. അതൊരു മനുഷ്യൻ സംസാരിച്ച് സൃഷ്ടിച്ചിട്ട് നിലവിലായതാകുന്നു. ഇവിടെ ഇതായ ഒരു ബുദ്ധിജീവിയായ രമസസ് അവിടെ നിൽക്കുന്നു. അത് ഇതിനെതിരായിരുന്നു. വളരെ മതഭക്തനായ ഒരു മനുഷ്യൻ, എന്നാൽ ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിന് എതിരായിരുന്നു. പ്രാകൃതിക മനസ്സിന് രമസസിനെ മാത്രമേ കാണാൻ കഴിഞ്ഞിരുന്നുള്ളൂ. എന്നാൽ ആത്മീയ മനസ്സ് ആ വാഗ്ദാനത്തെ കാണുകയും അത് യാഥാർത്ഥ്യമാകുന്നത് കാണുകയും ചെയ്തു. ശരി, യോശുവയ്ക്കും കാലേബിനും ആ അമാലോക്യരെയും ഹിവ്യരെയും യബൂസ്യരെയും വിളിക്കാൻ കഴിയുമെങ്കിൽ അവരവിടെ ഇല്ലാതെ ഇരുന്നിട്ടും എന്നിരിക്കലും 2 തവണ അല്ലെങ്കിൽ അവരുടെ വലിപ്പം 3 അല്ലെങ്കിൽ 4 ഇരട്ടിയായിരുന്നു. പ്രാകൃതിക മനസ്സ് കാദേശ് ബർണിയയിൽ വെച്ച് ചാരന്മാർ കടന്നുപോയപ്പോൾ പറഞ്ഞു, ഓ, നമുക്കത് ചെയ്യാൻ കഴിയില്ല, നാം അവർ വളരെ കൂടുതലാണ്. ശരി, ഞങ്ങളവരുടെ മുമ്പിൽ വെട്ടുക്കിളികളെ പോലെ തോന്നി. എന്നാൽ കാലേബും യോശുവയും ദൈവത്തിന്റെ വാഗ്ദാനം കണ്ടിട്ട് പറഞ്ഞു, അത് ജയിപ്പാൻ നമുക്ക് കഴിയും. എന്തുകൊണ്ട്? അവർ നോക്കുകയായിരുന്നു. ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഭൂമി തന്നിരിക്കുന്നു. നോക്കൂ, ജഡിക മനസ്സിന് അത് മനസ്സിലാകുന്നില്ല, ആത്മീയ മനസ്സ് അത് പിടിച്ചെടുക്കുന്നു. പിന്നെ എന്തുകൊണ്ട് നിങ്ങളോടൊരു കാര്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, എന്തുകൊണ്ടാണ് മിസ്രയീമ്യർ ഈ കാര്യങ്ങൾ കാണാതിരുന്നത്? കാരണം അവർ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നില്ല. അത് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം അബ്രഹാമിനോടത് പറഞ്ഞിരുന്നു, നിങ്ങൾക്കിത് പിടികിട്ടിയോ നിങ്ങൾ ഉറങ്ങുന്ന സഭകളെ? അത് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം അബ്രഹാമിനോടത് പറഞ്ഞിരുന്നു, നിന്റെ സന്തതി മിസ്രയീമിൽ 400 സംവത്സരം പാർക്കും, ഞാൻ അവരെ പുറത്തു കൊണ്ടുവരും. ആ കാരണത്താലാണ് അവർ അത് കണ്ടത്. കാരണം അവർ അത് കാണാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു. അവ തെരഞ്ഞെടുപ്പായിരുന്നു. ഇസ്രായേൽ ദൈവത്തിന്റെ അടയാളം കാണാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു. അങ്ങനെ അവർ മിസ്രയീം വിട്ട് പുറത്തു പോകുകയും അവിശ്വാസികൾ അവിടെ നശിച്ചു പോകുകയും ചെയ്തു.
God's calling his elected.
അങ്ങനെ ഇന്ന് ദൈവം തന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ വിളിക്കുന്നു. അത് അബ്രഹാമിന്റെ ആത്മീയ സന്തതിയാകുന്നു. ദൈവത്തിന്റെ വചനത്തിൽ അവനുണ്ടായിരുന്ന വിശ്വാസത്താൽ ആകുന്നു.
Don't you see the spiritual seed today that don't see the intellectual church? It sees the word.
ഇന്ന് നിങ്ങൾ ആത്മീയ സന്തതിയെ കാണുന്നില്ലേ? അത് ബുദ്ധിപരമായ സഭയെ കാണുന്നില്ല, അത് വചനത്തെ കാണുന്നു. ആ വലിയ വിഭാഗങ്ങളിൽ നിന്ന് അവരെ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യത്തിലേക്ക് വിളിക്കപ്പെടുന്നു. ആമേൻ. അത് നിങ്ങൾക്ക് വ്യക്തമായിരുന്നോ? നിങ്ങൾക്കത് പിടികിട്ടിയോ? ശരി, നമുക്ക് കൂടുതൽ മുമ്പോട്ട് പോകാം. തെരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രം. ഡോക്ടർ DLPH അവർ ഒരിക്കലും അത് കാണുകയില്ല. അവർ തെരഞ്ഞെടുക്കപ്പെട്ടവരല്ല. കൂടാതെ ഓർക്കുക, ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ വരുന്നത് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നതിനല്ല, അത് മഹത്വത്തിലേക്ക് പോകുന്നതിനാകുന്നു. അവിടെ അവരുടെ പേരുകൾ കുഞ്ഞാടിന്റെ ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അത് പ്രാകൃതികമായി ഇസ്രായേലിനെ പുറത്തേക്ക് കൊണ്ടുവന്ന ചെറിയ മൃഗമായ ആട്ടിൻകുട്ടിയുടെ കീഴിലല്ല. അതിലവർക്ക് പിമ്പോക്കരായി അവിടെ നിന്ന് തിരികെ പോകാൻ കഴിഞ്ഞിരുന്നു. എന്നാൽ ഇതിന് അത് കഴിയില്ല. ഇത് ലോകസ്ഥാപനത്തിന് മുമ്പേ അറക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ രക്തത്തിന് കീഴിലാകുന്നു. അങ്ങനെ അവരുടെ പേരുകൾ ലോകസ്ഥാപനത്തിന് മുമ്പേ കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ ഇട്ടിരിക്കുന്നു. അങ്ങനെ അവർ അവിടെ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ആ വെളിച്ചം അവരുടെ മേൽ പ്രകാശിക്കുമ്പോൾ അതിപ്രകാരമായിട്ട് അവരുടെ വിഭാഗീയ സഭയുടെ മതിലുകൾ അവരിൽ നിന്ന് വീണുപോകുകയും അവർ ഇതാ കടന്നു വരികയും ചെയ്യുന്നു. അവരുടെ ഇടയിൽ നിന്നും പുറത്തു വരിക. പരിശുദ്ധാത്മാവ് ഈ അവസാന നാളുകളിൽ പറയുന്നു, അവരുടെ അശുദ്ധമായ കാര്യങ്ങൾ തുടരുത്, ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കും, നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരുമാകും. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇസ്രായേൽ നിരീക്ഷിക്കുകയായിരുന്നു. ദൈവം തന്റെ പ്രവാചകന്മാരുമായി ഇടപെട്ടിരുന്നു എന്ന് അവർക്കറിയാമായിരുന്നു. അവർ വചനം അവരുടെ അടുക്കൽ എത്തിയിരുന്നു. അവർ അത് കാണാൻ വരുന്നു. അങ്ങനെ അവർ അത് കണ്ടിരുന്നു. അങ്ങനെ ഇപ്പോൾ ബുദ്ധിപരമായ ചിഹ്നം നാം ഇപ്പോൾ കാണുന്നു. അതായത് അവരവരുടെ സഭാസംഘടനകളിൽ വിശ്വസിക്കുന്നു. അവരിപ്പോഴും അവരുടെ മതവിശ്വാസങ്ങളിലാകുന്നു. എന്നിട്ടും അവർ, അത് ബിലയാമിനെ പോലെ ആയിരുന്നു. അത് മലയുടെ മുകളിൽ കയറി വന്നിട്ട് അവിടെ ഇസ്രായേൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ഇസ്രായേൽ ഉണ്ടായിരുന്നു, ഒരു രാഷ്ട്രമല്ല. അത് വെറും ഒരു ജനതയായി ചുറ്റിക്കറങ്ങുകയും അതിനായി കുറ്റക്കാരുമായിരുന്നു. അവന്റെ സഹോദരനും ബുദ്ധിജീവിയും സംഘടിത മനുഷ്യനുമായ മോവാബ് മലയുടെ മുകളിൽ വരെ എത്തിയിരുന്നു. ആ ബിഷപ്പിനോടൊപ്പം അല്ലെങ്കിൽ അവർക്കുണ്ടായിരുന്ന ആ പ്രവാചകനോടൊപ്പം അവർ ഒരു ബലിപീഠം സ്ഥാപിക്കുകയും അതേ ബലി തന്നെ അർപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇസ്രായേലിനോടൊപ്പം ഉണ്ടായിരുന്ന അഗ്നിസ്തംഭവും അടിയേറ്റ പാറയും കാണാൻ അവൻ പരാജയപ്പെട്ടുപോയി. ഇന്നും അങ്ങനെ തന്നെയാകുന്നു. ബുദ്ധിപരമായ മനസ്സ് അവിടെ നിന്നിരുന്ന കീർത്തിമാനെ നോക്കിയായിരുന്നു. അടിയേറ്റ പാറയെ കാണുന്നതിൽ അവർ പരാജയപ്പെട്ടുപോയി. ബിഷപ്പ് പോലും സ്വയം പരിശുദ്ധാത്മാവിന്റെ ശക്തി കാണുന്നതിൽ പരാജയപ്പെട്ടുപോയി. രാജാവിന്റെ കോലാഹലം കൂടാരത്തിലായിരുന്നു. അവർ അത് കാണുന്നതിൽ പരാജയപ്പെട്ടുപോയി. അതുകൊണ്ട് ഇന്ന് വീണ്ടും അങ്ങനെ തന്നെയാകുന്നു. ദൈവം തന്നെ തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളെ വിളിക്കുന്നു. അങ്ങനെ അവർ ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാകുന്നു. അങ്ങനെ ഇപ്പോൾ അവർ എന്തിനു വേണ്ടിയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്? ഒരു ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടിയാകുന്നു. ഏത് തരത്തിലുള്ള അടയാളമാണ് അവനവരെ കാണിക്കുന്നത്? ഉയർത്തെഴുന്നേൽപ്പിന്റെ അടയാളം. അവൻ ആ സമയത്ത് അവരെ എന്താണ് കാണിച്ചത്? ഒരു വിടുതലിന്റെ അടയാളം. അടിമത്തത്തിൽ നിന്ന് അവരെ വിടുവിക്കാനുള്ളതായിരുന്നു. ഒരു ശക്തിയുടെ അടയാളം. അതിനാകാശത്തെ അടയ്ക്കാനും അല്ലെങ്കിൽ ആകാശങ്ങളെ ഇരുട്ടാക്കാനും കഴിഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ അവർക്കിടയിൽ ജീവിക്കുന്ന തന്റെ പുത്രന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശക്തിയെ അവൻ കാണിക്കുന്നു. അത് നമ്മെ നാം എത്തിച്ചേർന്നിരിക്കുന്ന ഈ ശവക്കുഴിയിൽ നിന്നും ശ്മശാനത്തിൽ നിന്നും അവൻ നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ദേശത്തേക്ക് ഉയർപ്പിക്കുന്നതിനാകുന്നു. ഉയർത്തെഴുന്നേൽപ്പിന്റെ അടയാളം ആത്മീയ മിസ്രയീമിൽ നിന്നും ആത്മീയ ബാബിലോണിൽ നിന്നും പുറത്തേക്ക് വിളിക്കുന്നതാകുന്നുവെന്ന് അറിയുന്നു. ഞാനിതിപ്പോൾ നിശബ്ദമായി പറയട്ടെ. അതായത് നിങ്ങളിത് മനസ്സിലാക്കും. അവൻ തുടക്കത്തിൽ ചെയ്ത അതേ സംവിധാനത്തിലൂടെ അവനത് ചെയ്യുന്നു. അവൻ അതേ കാര്യം തന്നെ അവൻ ചെയ്യുന്നു. അവിശ്വാസിയുടെ കണ്ണുകൾ അന്ധമാക്കുന്നു, വിശ്വാസികളുടെ കണ്ണുകൾ തുറക്കുന്നു. കൂടാതെ ശ്രദ്ധിക്കുക, രാഷ്ട്രീയം അത് ബുദ്ധിപരമായ വശത്ത് അത് ചെയ്യുന്നു. രാഷ്ട്രീയം സഭയിലും രാഷ്ട്രീയം രാഷ്ട്രങ്ങളിലും എല്ലാ കാര്യങ്ങളിലുമാകുന്നു. ഒരാത്മീയ കാരണത്താൽ മറുവശം അവരിൽ നിന്ന് മറച്ചു വെക്കപ്പെട്ടിരിക്കുന്നു. ദൈവം ഒരു മനുഷ്യനെ എടുത്തിട്ട് മരുഭൂമിയിൽ കൊണ്ടുപോയി അവനെ പരിശീലിപ്പിച്ചു. അവനെ തിരികെ കൊണ്ടുവരികയും ആ കാര്യത്തെ ഏറ്റെടുക്കുകയും ജനങ്ങളെ പുറത്തു കൊണ്ടുവരികയും ചെയ്തു. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് കാണുന്നുണ്ടോ? അവന്റെ പദ്ധതി അവന് മാറ്റാൻ കഴിയില്ല. അവൻ ദൈവമാകുന്നു. അവൻ ഒരിക്കലും ഒരു കൂട്ടമായി ഇടപെടുകയില്ല. അവൻ ഒരിക്കലും ചെയ്തിട്ടില്ല. അവൻ ഒരു വ്യക്തിയുമായി ഇടപെടുന്നു. അങ്ങനെ അവൻ ചെയ്തു. അങ്ങനെ തന്നെ അവൻ ചെയ്യും. മലാഖി 4 പോലും അവനത് ചെയ്യും. അങ്ങനെ അവൻ വാഗ്ദാനം ചെയ്തു. അത് ശരിയാണ്. അതുകൊണ്ട് അവന്റെ വാഗ്ദാനം അവിടെ ആയിരിക്കുന്നു. അവൻ എന്തായിരുന്നു? അവൻ എന്ത് ചെയ്യുമെന്ന് അവൻ പറഞ്ഞ വാഗ്ദാനം ചെയ്യുകയും അങ്ങനെ നാം ഇവിടെ ആയിരിക്കുന്നു. എന്തൊരു ജനത, സന്തോഷിക്കുന്നവർ നാം ആയിരിക്കണം. അവന്റെ വാഗ്ദത്തം ചെയ്ത വചനമായ അടയാളത്താൽ വാഗ്ദാനം ചെയ്ത വചനം അവർക്ക് അടയാളമായി നൽകിയിരിക്കുന്നു. അവനത് ചെയ്യുമെന്ന് അവൻ വാഗ്ദാനം ചെയ്തു. അങ്ങനെ അവർ ജനങ്ങളുടെ വിശ്വാസത്തെ ജനങ്ങളുടെ ഹൃദയങ്ങളെ വീണ്ടും യഥാസ്ഥാനത്താക്കും. തിരികെ യഥാർത്ഥ പെന്തിക്കോസ്റ്റ് പിതാക്കന്മാരുടെ മൂലവിശ്വാസത്തിലേക്കാക്കും. അവനത് ചെയ്യുമെന്ന് വാഗ്ദാനം ചെയ്യുകയും തന്റെ അടയാളങ്ങൾ കാണിച്ചു തരികയും ചെയ്യുന്നു. സോദോമിന്റെ നാളുകളിൽ സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന് വരുന്ന നാളിൽ ഔവണ്ണം തന്നെയാകും. സോദോമിൽ സഭകൾ കണ്ടിരുന്ന അടയാളം ഏത് തരത്തിൽപ്പെട്ടതായിരുന്നു? ബുദ്ധിപരമായ സഭ കണ്ടത് എന്താണ്? 2 പ്രാസംഗികരായിരുന്നു. ആത്മീയ സഭയായ തെരഞ്ഞെടുക്കപ്പെട്ട അബ്രഹാമും അവന്റെ കൂട്ടരും എന്താണ് ചെയ്തത്? ദൈവം ഒരു ജഡശരീരത്തിൽ മനുഷ്യ ജഡത്തിൽ വെളിപ്പെട്ട് കാണുകയുണ്ടായി. അതിനെ ആത്മാവിനെ വിവേചിച്ചറിയാനും സാറ പിന്നിലായിരുന്നു പറയുന്നത് എന്താണെന്ന് പറയാനും കഴിയുമായിരുന്നു. ലോത്തിന്റെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവിലുമാകും. പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഇടയിൽ നാം കാണുന്നു. അതേ കാര്യം ചെയ്തുകൊണ്ട് മനുഷ്യ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു. ഇതാ നാഴികയാണ്. നോക്കൂ സുഹൃത്തുക്കളെ, നാം ഇവിടെ എത്തിയിരിക്കുന്നു. അത്രമാത്രം, ഒരു പുറപ്പാട് തുടങ്ങിയിരിക്കുന്നു. എന്നാൽ ഇപ്പോൾ ശ്രദ്ധിക്കുക, അവൻ ആ സമയത്ത് അത് ചെയ്തത് എന്തിനാലാണ്? ശ്രദ്ധിക്കുക, എന്നിട്ട് നിങ്ങളുടെ ആത്മീയ ചിന്തയെ ധരിക്കുക. പരിശുദ്ധാത്മാവ് ഇപ്പോൾ തന്നെ അലംഭാവത്തിന്റെ പഴയ തൊപ്പി തിരികെ വെക്കാൻ മാത്രം ഇടയാക്കിയിട്ട് അത് ശ്രദ്ധിച്ചു കേൾക്കുക. ദൈവം എപ്പോഴെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ ഒരു തീരുമാനമെടുക്കുമ്പോൾ അതൊരു വഴിയാകുന്നു. അവൻ ഒരിക്കലും അത് മാറ്റാൻ കഴിയില്ല. ഏദൻ തോട്ടത്തിൽ ഒരു മനുഷ്യനെ കൂട്ടായ്മയിലേക്ക് തിരികെ വീണ്ടെടുക്കാൻ അവൻ ആഗ്രഹിച്ചപ്പോൾ അവൻ ഒരു തീരുമാനമെടുത്തു. അത് രക്തമായിരുന്നു. അവർ വിദ്യാഭ്യാസത്തെ ശ്രമിച്ചു. അവർ സഭാ സമുദായങ്ങളെ ശ്രമിച്ചു. അവർ സ്വരാജ്യ സ്നേഹം ശ്രമിച്ചു. അങ്ങനെ എല്ലാ കാര്യങ്ങളും ശ്രമിച്ചു. അതൊരിക്കലും പ്രവർത്തിക്കില്ല. ദൈവം ഒരു മനുഷ്യനുമായി കണ്ടുമുട്ടുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. അത് ചൊരിയപ്പെട്ട രക്തത്തിനടിയിലാണ്. അത് ഇപ്രകാരം ഏദനിലായിരുന്നത് പോലെ തന്നെയാകുന്നു. അതൊരിക്കലും മാറിയിട്ടില്ല. യോബന്റെ നാളുകളിലും ദൈവം കണ്ടുമുട്ടിയ ഒരേ ഒരു സ്ഥലം അർപ്പിക്കപ്പെട്ട കുഞ്ഞാടിന്റെ കീഴിലായിരുന്നു. ഇസ്രായേലിന്റെ കാലത്ത് ദൈവം കണ്ടുമുട്ടിയ ഒരേ ഒരു സ്ഥലം അർപ്പിക്കപ്പെട്ട കുഞ്ഞാടിന്റെ കീഴിലായിരുന്നു. അവൻ ഏദൻ തോട്ടത്തിൽ ചെയ്തത് അതുപോലെ തന്നെ അതർപ്പിക്കപ്പെട്ട കുഞ്ഞാടിന്റെ കീഴിലായിരുന്നു. അവൻ ഇന്ന് കണ്ടുമുട്ടുന്ന ഒരേ ഒരു സ്ഥലം അത് വിഭാഗിക സഭകളിലല്ല. അവർ തമ്മിൽ പരസ്പരം കലഹിക്കുകയും അവരുടെ ഇടയിൽ വഴക്കുണ്ടാക്കുകയും ചെയ്യുന്നു. അത് പള്ളി മതത്തിലല്ല. അവർ അപ്പോഴും അതേ കാര്യം തന്നെ ചെയ്യുന്നു. ബുദ്ധിജീവികളിലല്ല. അവയെല്ലാം തമ്മിൽ കലർന്നിരിക്കുന്നു. എന്നാൽ കുഞ്ഞാടിന്റെ രക്തത്തിന് കീഴിൽ ഓരോ വിശ്വാസിക്കും കൂട്ടായ്മയോടുകൂടി കണ്ടുമുട്ടാൻ കഴിയും. അവിടെ ജീവനുണ്ടായിരിക്കുന്നു. ദൈവം തെരഞ്ഞെടുക്കുകയും പുറപ്പാടിന്റെ നാളുകളിൽ അവനൊരു കൂട്ടത്തെ വിളിച്ചു പുറത്താക്കി. ആ കൂട്ടത്തിൽ നിന്നും നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവന് വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിച്ച രണ്ടു പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരെ പുറത്തെടുക്കാൻ അവൻ എന്താണ് തെരഞ്ഞെടുത്തത്? രാഷ്ട്രീയമായിരുന്നുവോ? സഭാസംഘടനയായിരുന്നോ? അവനൊരു പ്രവാചകനെ തെരഞ്ഞെടുത്തു. അതൊരു അഗ്നിസ്തംഭത്തിന്റെ അമാനുഷിക അടയാളത്തോടുകൂടിയായിരുന്നു. അതിനാൽ ജനങ്ങൾ തെറ്റിദ്ധരിക്കാൻ ഇടയാകരുത്. പ്രവാചകൻ എന്താണോ പറഞ്ഞത് അത് സത്യമായിരുന്നു. അങ്ങനെ ദൈവം ഒരു അഗ്നിസ്തംഭത്തിൽ ഇറങ്ങി വന്ന് സ്വയം അവനെ തന്നെ ന്യായീകരിച്ച് കാണിക്കുകയും തന്റെ വചനത്തെ കാണിക്കുകയും ചെയ്തു. അത് ശരിയല്ലേ? അതാണ് എന്താണ് അവൻ കൊണ്ടുവന്നത്. അതായിരുന്നു അവന്റെ ആദ്യത്തെ പുറപ്പാടിലായിരുന്നു അവന്റെ രണ്ടാമത്തെ പുറപ്പാട്. ദൈവം എപ്പോഴും മൂന്നിൽ പോകുന്നു. അവൻ മൂന്നിൽ തികഞ്ഞവനാകുന്നു. നിങ്ങളെല്ലാവരും എന്റെ പ്രസംഗം ശ്രദ്ധിക്കുന്നു. അതെല്ലായ്പ്പോഴും മൂന്നുകളിലും ഏഴുകളിലുമാകുന്നു. ആ അതെ, ഏഴ് എന്നത് പൂർണ്ണമാകുന്നു. മൂന്നുകൾ അവന്റെ സമ്പൂർണതയാകുന്നു. ആദ്യത്തേതും രണ്ടാമത്തേതും പിന്നെ മൂന്നാമതിയാകുന്നു. കൂടാതെ ഓ എല്ലാം അങ്ങനെ എല്ലാ കാര്യങ്ങളുമാകുന്നു. നോക്കൂ, ന്യായീകരണം, വിശുദ്ധീകരണം, പരിശുദ്ധാത്മാഭിഷേകം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എല്ലാമാകുന്നു. നോക്കൂ, ശ്രദ്ധിക്കുക. ആദ്യത്തെ പുറപ്പാടിൽ അവൻ എന്താണ് ചെയ്തത്? അവനൊരു പ്രവാചകനെ അഗ്നിസ്തംഭത്തിന്റെ അഭിഷേകത്തോടുകൂടി അയക്കുകയും അവൻ ജനങ്ങളെ വിളിച്ച് പുറത്താക്കുകയും ചെയ്തു. അതവന്റെ ആദ്യത്തെ പുറപ്പാടായിരുന്നു. അങ്ങനെ ഇസ്രായേലിന്റെ സമയം എത്തിക്കഴിഞ്ഞപ്പോൾ അവൻ വീണ്ടും അഗ്നിസ്തംഭത്തോടുകൂടി ഒരു ദൈവപ്രവാചകനെ അയച്ചു. യോഹന്നാൻ അതൊരു പ്രാവനെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടു. അവൻ പറഞ്ഞു, ഞാൻ ദൈവത്തിലേക്ക് പോകുന്നു, ഞാൻ ദൈവത്തിലേക്ക് തിരികെ പോകുന്നു. അവന്റെ മരണവും അടക്കവും പുനരുദ്ധാനത്തിനും ശേഷമായിരുന്നു. തർസിസുകാരനായ ശൌൽ ദമാസ്കസിലേക്കുള്ള തന്റെ വഴിയിൽ വെച്ച് അതേ അഗ്നിസ്തംഭം കാണുകയുണ്ടായി. അവനൊരു എബ്രായനായിരിക്കെ വചനത്തിൽ നന്നായി പഠിപ്പിക്കപ്പെട്ടിരുന്നു. ചോദിച്ചു, നീ ആരാകുന്നു കർത്താവേ? അത് കർത്താവായിരുന്നുവെന്ന് അവൻ അറിയാമായിരുന്നു. അതേ അഗ്നിസ്തംഭം അവനൊരു എബ്രായനായിരുന്നു ചോദിച്ചു, നീ ആരാകുന്നു? അതിനവൻ പറഞ്ഞു, ഞാൻ യേശുവാകുന്നു. രണ്ടാമത്തെ പുറപ്പാട് അവനൊരു പ്രവാചകനെ കൊണ്ടുവന്നു, അഭിഷിക്തനായവൻ. ആദവന്റെ പുത്രനായ ദൈവപ്രവാചകനായിരുന്നു. അവനൊരു പ്രവാചകനായിരിക്കുമെന്ന് മോശം പറഞ്ഞു. കൂടാതെ അഗ്നിസ്തംഭം ഉണ്ടായിരിക്കുകയും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുകയും ചെയ്തു. അതേ പ്രവാചകൻ തന്നെ പറഞ്ഞു, അതായത് എന്നിൽ വിശ്വസിക്കുന്ന ഏവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെയും അവനും ചെയ്യും. അങ്ങനെ ഇവിടെ ഈ അന്ത്യനാളുകളുടെ പുറപ്പാടിലും അവൻ അതേ കാര്യം തന്നെ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അവനത് മാറ്റാൻ കഴിയില്ല. കൂടാതെ ശാസ്ത്രീയ തെളിവുകളാലും ആത്മാവിന്റെ സാക്ഷ്യത്താലും ആത്മാവിന്റെ പ്രവൃത്തികളാലും നാം അതിന്ന് കാണുന്നു. ആ മഹത്തായ അഗ്നിസ്തംഭം നമുക്കിടയിൽ നീങ്ങുന്നു. യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും ഒരു വിഭാഗീയ ചിന്താഗതിയിൽ നിന്നും ജനങ്ങളെ വിളിക്കുന്നു. യേശുക്രിസ്തുവിന്റെ സാന്നിധ്യത്തിലേക്ക് ജീവിക്കാനും ഒരു ദേശത്തേക്ക് പോകുന്നതിനുമാകുന്നു. സുഹൃത്തുക്കളെ, അവിടെ യാതൊരു തെറ്റുമില്ല. ഇത് ഞാൻ പറയുന്നത് എന്താണോ അതല്ല. ഞാൻ നിങ്ങളുടെ സഹോദരൻ മാത്രമാണ്. എന്നാൽ ദൈവം നിങ്ങൾക്ക് തെളിയിക്കുന്നത് എന്താണോ അതാകുന്നു. അതാണ് അതിനെ സത്യമാക്കുന്നത്. മറ്റുള്ള രണ്ടിനും അതേ അഗ്നിസ്തംഭം അവൻ ഉപയോഗിച്ചു. അവനത് ഇന്ന് നിങ്ങളുടെ ഇടയിൽ കൊണ്ടുവരികയും അതിനെ ശാസ്ത്രീയമായി തെളിയിക്കുകയും ചെയ്തു. അത് നിങ്ങൾക്കറിയാവുന്നതുപോലെ ലൈഫ് മാസികയിൽ കഴിഞ്ഞ മാസം അതവിടെ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അവിടെ അതിനെക്കുറിച്ച് എന്താണ് സംഭവിച്ചതെന്നും അത് സംഭവിക്കുന്നതിനു മുമ്പായി ഞാൻ പറഞ്ഞത് എന്നെ ഇവിടെ കേട്ടവരായി എത്ര പേരുണ്ടായിരുന്നു? ഞാൻ വിചാരിക്കുന്നു സഭയിലുള്ള എല്ലാവരും തന്നെ അതിനെക്കുറിച്ച് കേട്ടിരിക്കുന്നു. അതവിടെയാകുന്നു. ഇതെന്താണെന്ന് അതിനെക്കുറിച്ച് യാതൊന്നും അവർക്കറിയില്ല. ശാസ്ത്രജ്ഞർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഒരു ചിത്രം ലഭിച്ച ഏതൊരു വ്യക്തിയും അതിനെ വിളിച്ചിരുന്നു. പിരമിഡിന്റെ ആകൃതിയിൽ 26 മൈൽ ഉയരത്തിൽ ഒരു മേഘം. 7 ദൂതന്മാർ അവിടെ അതിൽ പ്രതിനിധീകരിച്ചിരുന്നത് ദൈവത്തിന്റെ വചനത്തെ നിങ്ങൾക്ക് വേണ്ടി പ്രേരണയ്ക്കടിയിലേക്ക് തിരികെ കൊണ്ടുവന്നു. അത് നിങ്ങളോട് നിങ്ങൾ വരുന്നതും ജീവിക്കുന്നതുമായ ഈ നാഴികയെ നിങ്ങളോട് പറയുന്നു. ആത്മീയ മനസ്സ് അത് നേരെ ഇപ്പോൾ തന്നെ പിടിച്ചെടുക്കും. നോക്കൂ, ഇതൊരു പുറപ്പാടാകുന്നു. നാം ഈ വരുന്ന ദിവസങ്ങളിലൊന്നിൽ ഇവിടം വിട്ടു പോകാനേ പോവുകയാണ്. ദൈവത്തിന് നന്ദിയുണ്ടായിരിക്കട്ടെ. ഓർക്കുക, ഞാൻ സമാപിപ്പിക്കുകയാണ്. ഒരു നിമിഷം കൂടി മാത്രം, എന്റെ പക്കൽ 10 മിനിറ്റ് കൂടിയുണ്ട്. അവരെ വിളിച്ചു പുറത്താക്കിയ അഗ്നിസ്തംഭത്തെ ശ്രദ്ധിക്കുക. അവരെ ഒരു പ്രവാചകന്റെ അഭിഷേകത്തിന് കീഴിൽ വാഗ്ദത്ത ദേശത്തേക്ക് നയിച്ചു. അവർക്ക് നോക്കിക്കാണാൻ കഴിഞ്ഞിരുന്ന ഒരു അഗ്നിസ്തംഭം ഒരു അഭിഷിക്ത പ്രവാചകന്റെ കീഴിലായി അവരെ വാഗ്ദത്ത ദേശത്തേക്ക് നയിച്ചു. എന്നാൽ അവർ നിരന്തരം അവനെ നിരസിച്ചു കളഞ്ഞിരുന്നു. അത് ശരിയല്ലേ? തീർച്ചയായും. ഇപ്പോൾ നമുക്കൊരു സ്നാന ശുശ്രൂഷ ഉണ്ടെന്ന് ഞാൻ അറിയുന്നു. എനിക്ക് ഏകദേശം 6 പേജുകൾ കൂടി ഇനിയുമുണ്ട് എന്ന് ഞാൻ ഊഹിക്കുന്നു. എന്നാൽ ഞാനിപ്പോൾ ഒരു മിനിറ്റിനുള്ളിൽ സമാപിപ്പിക്കാൻ പോവുകയാണ്. ഇത് ശ്രദ്ധിക്കുക, നാം ഒരു പുറത്തേക്കുള്ള വിളിയിലാണ്. എന്റെ ജനമായുള്ളവരെ ബാബിലോൺ വിട്ടു പോരുവീനെന്ന് ദൂതന്റെ ശബ്ദം പറഞ്ഞു. എന്തിൽ നിന്നാകുന്നു ആശയക്കുഴപ്പം? മെത്തഡിസ്റ്റ് ശരിയാണോ, അല്ലെങ്കിൽ ബാപ്റ്റിസ്റ്റ് ശരിയാണോ, അല്ലെങ്കിൽ കത്തോലിക്കർ ശരിയാണോ? അതിൽ നിന്ന് വിട്ടുപോരുവീൻ. ദൈവം പറയുന്നതാണ് ശരി. നിങ്ങൾക്കതെങ്ങനെ അറിയാം? ദൈവം സത്യവാൻ, സകല മനുഷ്യരും ഭോഷ്ക് പറയുന്നവർ എന്നേ വരൂ. അതിൽ നിന്നും വിട്ടുപോരുവീൻ. നിങ്ങൾക്കതിനെ കുറിച്ച് എന്തറിയാം? അതേ അഗ്നിസ്തംഭം, അതേ അഭിഷേകത്തിന്റെ ആത്മാവ് വാഗ്ദത്ത ദേശത്തേക്ക് നയിക്കുന്നു. ശ്രദ്ധിക്കുക, അവരെ നയിച്ചു, അവരെ പുറത്തു കൊണ്ടുവന്നു, അവരെ വാഗ്ദത്ത ദേശത്തേക്ക് നയിച്ചു. ഇസ്രായേൽ എന്ന രാഷ്ട്രം, അങ്ങനെ അതേ ദൈവം, അതേ അഗ്നിസ്തംഭം. അത് മാത്രം അവർ പറയുന്നു. അതായത് ആ ക്യാമറ, നിങ്ങൾ ജോർജ് ജെ ലാസിയെ വായിക്കുമ്പോൾ, എന്നെയല്ല, ഇപ്പോൾ നിങ്ങൾ ജോർജ് ജെ ലാസി ആ ചിത്രം പരിശോധിച്ചത് എവിടെയാണെന്ന് നിങ്ങൾ വായിക്കുക. വിരലടയാളത്തിനും രേഖകൾക്കും വേണ്ടിയുള്ള FBI തലവൻ, അദ്ദേഹത്തിന്റെ പ്രസ്താവന അവിടെ ഉണ്ടായിരുന്നു. അവരിൽ ചിലർ പറയുന്നു ഒരു ഇരുമടങ്ങ് പ്രകാശവിധേയമാക്കിയ കണ്ണാടിയാകുന്നു. 10,000-ക്കണക്കിന് ജനങ്ങൾ അവരുടെ സ്വന്തം കണ്ണുകൾ കൊണ്ട് അതിലേക്ക് നോക്കിയിരിക്കുന്നു. ഞങ്ങളിവിടെ നിന്നുകൊണ്ട് അത് നോക്കി, നിങ്ങൾ അതിലേക്ക് നോക്കിയിരിക്കുന്നു. അതങ്ങനെയല്ല, അവർ പറഞ്ഞു, ഇതൊരു കാഴ്ച സംബന്ധിച്ച മിഥ്യയാണ്. ശ്രീമാൻ ലാസി എന്താണ് പറഞ്ഞത്? ഈ ക്യാമറയുടെ യാന്ത്രിക കണ്ണുകൾക്ക് മനഃശാസ്ത്രം എടുക്കാൻ കഴിയുകയില്ല. ഹാ, അതെ, അതൊരു കാഴ്ച സംബന്ധിച്ച മിഥ്യധാരണയായിരുന്നില്ല, അതവിടെ ഉണ്ടായിരുന്നു, അതേ അഗ്നിസ്തംഭം. അതിനുശേഷം അവർ പറയുന്നു, ഓ ശരി, അതൊരു മിഥ്യയായിരുന്നു. ഇപ്പോൾ ക്യാമറകളെല്ലാം 100-ക്കണക്കിന് മൈൽ ട്യൂസോണിലേക്കായിരിക്കുന്നു. അത് സംഭവിക്കുന്നതിന് 6 മുമ്പ് പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഞാൻ വാർത്തകൾ എടുക്കാൻ വേണ്ടി പോകുന്നതായിരിക്കും. കാരണം പിരമിഡിന്റെ എഴുത്തുകൾ പുറം ഭാഗത്തായിരുന്നു. ഇതാ സഹോദരൻ സ്വപ്നം കണ്ടിരുന്നതുപോലെ ഞാനത് നിങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തന്നിരുന്നു. അതിന്റെ മുഴുവൻ വ്യാഖ്യാനവും അതാകുന്നു. ഇപ്പോൾ നീതീകരണം, വിശദീകരണം, പരിശുദ്ധാത്മാഭിഷേകം എന്നിവയുടെ എല്ലാ രഹസ്യങ്ങളും വിശദീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ അയഞ്ഞുകിടക്കുന്ന വ്യക്തമാകാത്ത ഭാഗങ്ങൾ അത് 7 മുദ്രകളിൽ മറച്ചു വെച്ചിരിക്കുന്നു. അത് 7 സഭാകാലങ്ങളിൽ അല്ല. 7 മുദ്രകൾ മർമ്മങ്ങളെ വെളിപ്പെടുത്തുന്നു. അങ്ങനെ അതിനുശേഷം അവൻ അതിന്റെ മൂടി മാറ്റി ഈ കാര്യങ്ങൾ തുറന്നു. അവിടെ വെള്ള നിറത്തിലുള്ള ഒരു പാറ കണ്ടെത്തുകയുണ്ടായി. എന്നാൽ ഒരിക്കലും യാതൊന്നും അതിൽ എഴുതിയിരുന്നില്ല. അതൊരു മർമ്മമായിരുന്നു. ട്യൂസണിലേക്ക് പോകുക. അത് സംഭവിക്കുന്നതിന് മുമ്പ് അതവിടെ മുൻകൂട്ടി പറയുക. ട്യൂസണിന് വടക്ക് ഭാഗത്തായി നിൽക്കുക. അതിന്റെ സാക്ഷികൾ ഇവിടെ അതോടൊപ്പം നിൽക്കുന്നു. ഒരു സ്ഫോടനം വന്നപ്പോൾ അത് പർവ്വതങ്ങളെ നിലത്തുനിന്ന് മിക്കവാറും കുലുക്കിക്കളഞ്ഞു. അതേസമയത്ത് തന്നെ ഒരു പ്രകാശവലയം അങ്ങ് ദൂരെയായി അവിടെ തൂങ്ങിക്കിടന്നിരുന്നു. അപ്പോൾ ശാസ്ത്രം അതിന്റെ ചിത്രങ്ങൾ എടുത്തിരുന്നു. 26 മൈൽ ഉയരത്തിൽ മൂടൽ മഞ്ഞിനോ അല്ലെങ്കിൽ മറ്റെന്തിനോ എത്താൻ കഴിയുന്നതിന്റെ ഏകദേശം 5 ഇരട്ടി ദൂരത്തായിരുന്നു. കൂടാതെ അവർക്ക് എന്താണത് ഉണ്ടാക്കിയതെന്ന് കണ്ടെത്താൻ പോലും കഴിഞ്ഞില്ല. സന്ധ്യാസമയത്തോ വെളിച്ചമുണ്ടാകും. മഹത്വത്തിന്റെ പാത നിങ്ങൾ തീർച്ചയായും കണ്ടെത്തും. നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ ആ വിത്ത് വരണ്ട നിലങ്ങളിലോ അല്ലെങ്കിൽ പാറകളിലോ വീഴുന്നത് അതൊരിക്കലും യാതൊന്നും ചെയ്യില്ല. കഠിനമായ കല്ല് ഹൃദയങ്ങൾ അത് അലക്ഷ്യതയെ പുലർത്താൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അത് വിശ്വാസത്തിന്റെ മൃദുവായ സൗമ്യമായ നിലത്ത് വീഴുകയാണെങ്കിൽ അത് ആത്മാവിന്റെ ഫലങ്ങളെ വഹിക്കുന്ന ഒരു ക്രിസ്ത്യാനിയെ കൊണ്ടുവരും. ദൈവം അതെങ്ങനെ ചെയ്യുന്നുവെന്നുള്ളത് ശ്രദ്ധിക്കുക. ഇപ്പോൾ അവന്റെ പക്കൽ അതേ അഗ്നിസ്തംഭം ഉണ്ടായിരിക്കുന്നു. അത് ന്യായീകരിക്കപ്പെട്ടിരിക്കുന്നു. ആരോ പറഞ്ഞു, എന്തുകൊണ്ടാണ് നിങ്ങൾ അതിനെക്കുറിച്ച് ശാസ്ത്രജ്ഞനോട് പറയാൻ പോകാത്തത്? അവർ വിശ്വസിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ മുത്തുകൾ പന്നിക്ക് മുന്നിൽ എറിയരുത്. യേശു അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞു. എനിക്കത് ചെയ്യാൻ യാതൊരു പ്രേരണയും ഉണ്ടായിട്ടില്ല. എന്നിരിക്കലും നേരെ അതേ നഗരത്തിൽ തന്നെ താമസിക്കുകയും അവിടെ അവർ അതിനുവേണ്ടി വിളിക്കുകയും ചെയ്യുന്നു. ഞാൻ താഴേക്ക് പോകാമെന്ന് ഞാൻ കരുതുകയുണ്ടായി. അപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, അതിൽ നിന്ന് മാറി നിൽക്കുക, അതവർക്ക് വേണ്ടിയുള്ളതല്ല. തിരികെ പോയി കൂടാരത്തോട് പറയുക. ശരി തന്നെ. അങ്ങനെ അത് സംഭവിക്കും. അവർ എന്താണോ പറയുന്നത് അത് വന്നു ഭവിക്കുകയാണെങ്കിൽ പിന്നെ ഓർക്കുക, ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. കർത്താവ് പറയുന്നു, നോക്കൂ, അത് സംഭവിക്കുന്നതിന് മുമ്പാകുന്നു. അവിടെ അതാ അത് സംഭവിച്ചിരിക്കുന്നു. ബൈബിൾ ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ ശബ്ദം ഈ ദിവസം നിങ്ങളെ വിളിക്കുന്നു. ഇപ്പോൾ നിങ്ങളിത് ശ്രദ്ധിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ അതേ അഗ്നിസ്തംഭം തന്നെ ജനങ്ങളെ വീണ്ടും ഒരു വാഗ്ദത്ത ദേശത്തേക്ക് നയിക്കുന്നു. അത് ആയിരം ആണ്ട് വാഴ്ചക്കാലമാകുന്നു. അവിടെ നാം ഈ ആറാം മുദ്രയുടെ പ്രചോദനത്തിന് കീഴിൽ അത് കണ്ടുപിടിച്ചിരിക്കുന്നു. ഇതിനു മുമ്പ് ഇതൊരിക്കലും പഠിപ്പിച്ചിട്ടില്ല. എപ്രകാരം ഭൂമി ആയിരം ആണ്ട് വാഴ്ചക്കാലത്തേക്ക് വേണ്ടി ശുദ്ധീകരിക്കേണ്ടിയിരിക്കുന്നു. അഗ്നിസ്തംഭം അവരെ ഒരു ആയിരം ആണ്ട് വാഴ്ചക്കാലത്തേക്ക് നയിക്കുന്നു. കൂടാതെ ശ്രദ്ധിക്കുക, ഇസ്രായേലിനെ അടിമത്തത്തിൽ നിന്ന് നയിച്ച അഗ്നിസ്തംഭം ആ പുറപ്പാടിലാകുന്നു. ആ അഗ്നിസ്തംഭം ദൈവത്തിന്റെ നേതൃത്വത്തിൽ കീഴിലായിരുന്നു. ദൈവം അഗ്നിയായിരുന്നു. അഗ്നിസ്തംഭം പ്രവാചകനെ അഭിഷേകം ചെയ്യുക മാത്രമാണ് ചെയ്തത്. അഗ്നിസ്തംഭം മോശയെ വിളിച്ചതിന് ഒരു സ്വർഗീയ സാക്ഷിയായി നിൽക്കുന്നതിനായിരുന്നു. നിങ്ങൾ ദാത്താനെ ഓർക്കുന്നുണ്ടാകുമല്ലോ. അവർ പറഞ്ഞു, ശരി, നമുക്കൊരു സംഘടന ആരംഭിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. മോശ സ്വയം അവന്റെ മേൽ വളരെയധികം എടുക്കുന്നു. ഞങ്ങളുടെ ഇടയിൽ നീ മാത്രമാണ് വിശുദ്ധനെന്ന് പറയാൻ നീ ശ്രമിക്കുന്നു. കർത്താവിന്റെ സഭ മൊത്തമായും വിശുദ്ധമാണ്. നിനക്കിത് സ്വയം നിന്റെ മേൽ തന്നെ എങ്ങനെ എടുക്കാൻ കഴിയും? അപ്പോൾ മോശ സാക്ഷാംഗം വീണ് കരയാൻ തുടങ്ങി. ദൈവം പറഞ്ഞു, അവനിൽ നിന്നും സ്വയം നിന്നെ തന്നെ വേർപെടുത്തുക. ഞാൻ ഭൂമി പിളർന്ന് അവനെ ഇപ്പോൾ തന്നെ വിഴുങ്ങിക്കളയും. മാതൃകയാകുന്നു. എങ്ങനെ കഴിയും? മോശ അവരോട് പറഞ്ഞു. അതായത് ദൈവം എന്താണോ അവനോട് പറഞ്ഞത് അവൻ അവരോട് പറയുകയും ദൈവം അത് സത്യമാണെന്ന് ന്യായീകരിക്കുകയും ചെയ്യുന്നു. മിറിയാം പോലും അവൾ സ്വയം പ്രവാചകയായിരുന്നു. കൂടാതെ അഹരോനും മോശ ഒരു കൂശ്യ സ്ത്രീയെ വിവാഹം കഴിച്ചതിന് അവർ മോശയെ കളിയാക്കുകയും അവനെക്കുറിച്ച് പരിഹസിക്കുകയും ചെയ്തിരുന്നു. ദൈവത്തിന്റെ കോപം ജ്വലിച്ചു. അവർ അവന്റെ ദാസനെതിരെ സംസാരിക്കുകയായിരുന്നു. അവൻ എന്താണ് ചെയ്തത്? അവൻ അവരെ സമാഗമന കൂടാരവാതിൽ നിന്ന് പുറത്തേക്ക് വിളിച്ചു. കൂടാതെ മിറിയം അപ്പോഴും അവളുടെ ഒരു പ്രവാചകയായിരുന്നു. എന്നാൽ മോശ ഒരു പ്രവാചകനേക്കാൾ കൂടുതലായിരുന്നു. അവൻ പറഞ്ഞു, നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനുണ്ടെങ്കിൽ യഹോവയായ ഞാൻ അവനോട് ദർശനങ്ങളിൽ കൂടി സംസാരിക്കുകയും സ്വപ്നത്തിൽ എന്നെ വെളിപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ പറഞ്ഞു മോശയോ, അങ്ങനെയല്ല. അവൻ പറഞ്ഞു, നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? അങ്ങനെ അവൾ കുഷ്ഠരോഗിണിയായി പാതി മരിച്ചു. ആ നിമിഷം തന്നെ നിങ്ങൾക്കതറിയാം. അവൻ തന്നെ പറഞ്ഞില്ലേ, യോഹന്നാൻ സ്നാപകൻ, നിങ്ങളൊരു പ്രവാചകനെ കാണാൻ പോയിരുന്നോ? അതെ, ഒരു പ്രവാചകനിലും മികച്ചവനെ തന്നെ. എന്തുകൊണ്ടാണ് അവൻ ഒരു പ്രവാചകനിലും മികച്ചവനായിരുന്നത്? അവൻ ഉടമ്പടിയുടെ ദൂതനായിരുന്നു. ആ രണ്ട് കാലസമ്പൂർണതയെയും തമ്മിൽ ഒന്നിച്ച് ചേർത്തിരുന്ന പെട്ടകമായിരുന്നു. അങ്ങനെ ഇന്ന് അത് നമ്മുടെ ഇടയിൽ എന്താണ് ഉള്ളത്? അത് ഈ മഹത്തായ പരിശുദ്ധാത്മാവാകുന്നു. ഒരു പ്രവാചകനെക്കാളും മികച്ചതാകുന്നു. തന്റെ വചനത്തോടുകൂടി അത് തെളിയിക്കാൻ ദൈവം നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടതായിരുന്നു. ഒരു പ്രവാചകനേക്കാൾ കൂടുതൽ ചെയ്യുന്നു. പ്രവാചകന്മാർ ചെയ്യുന്നതിനേക്കാൾ ആയിരം മടങ്ങ് കൂടുതൽ ചെയ്യുന്നു. ഏലിയാവ് കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രവാചകന്മാരിൽ ഒരാളായിരുന്നു. തന്റെ ജീവിതത്തിന്റെ 80 ചില വർഷങ്ങളിൽ അമാനുഷികമായ 4 കാര്യങ്ങൾ മാത്രമാണ് അവൻ ചെയ്തത്. എന്നാൽ ഏലിശാവ് ഒരു ഇരട്ടി ഭാഗത്തോടുകൂടി 8 പ്രവൃത്തികൾ ചെയ്തു. എന്നാൽ ആയിരക്കണക്കിന് തവണ, ആയിരക്കണക്കിന് നമ്മുടെ സ്വന്തം കണ്ണുകൊണ്ട് നാം കാണുന്നു. ഒരു അഗ്നിസ്തംഭത്തിൽ ദൈവത്തിന്റെ ദൂതനെ നോക്കുക. ശാസ്ത്രീയ ഗവേഷണങ്ങൾ അത് ലോകത്തിലേക്ക് അതിനെ എടുത്തുകൊണ്ടുപോകുന്നു. അവർ അതിനാൽ വിധിക്കപ്പെടാൻ പോകുകയാണെന്ന് അറിഞ്ഞിരിക്കുന്നു. ആ കുഞ്ഞാട് എന്താണ് ചെയ്തത്? അതായത് കർത്താവിന്റെ ദൂതൻ, അത് ക്രിസ്തു ആയിരുന്നില്ലേ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വിശുദ്ധ യോഹന്നാൻ 6, അവരെല്ലാവരും ഈ വെള്ളം കുടിക്കുകയും അതൊരു വലിയ സമയമായിട്ട് ആനന്ദിക്കുകയായിരുന്നു. അവൻ പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവത്തിന്റെ ജീവനുള്ള അപ്പമാകുന്നു. മരുഭൂമിയിൽ ഉണ്ടായിരുന്ന ആ പാറ ഞാനാകുന്നു. അവർ പറഞ്ഞു, ഇപ്പോൾ നിനക്ക് ഭ്രാന്താണെന്ന് ഞങ്ങൾക്കറിയാം. നിനക്ക് നിന്റെ മേലെ ഒരു പിശാചുണ്ട്. നീ ഒരു ഭ്രാന്തനായ മനുഷ്യനാണ്. നിനക്കൊരു പിശാചുണ്ട്. നിങ്ങൾക്കറിയാമോ, ജനങ്ങൾക്ക് അവരുടെ മേലെ ഒരു ആത്മാവ് ലഭിക്കുന്നു. ചിലപ്പോൾ അവർ വളരെ സജീവമാകുകയും അത് മതപരവുമായിരിക്കും. അവർ പറഞ്ഞു, നിനക്ക് ഭൂതമുണ്ട്. നിന്റെ മേൽ നിനക്കൊരു ഭൂതമുണ്ടായിരിക്കുന്നു. നീ ഒരു ശമരിയൻ, നിനക്ക് ഭൂതമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ നിനക്ക് 50 വയസ്സായിട്ടില്ല, എന്നിട്ട് നീ അബ്രഹാമിനെ കണ്ടു എന്ന് പറയുന്നു. അവൻ കുറച്ച് ചുവടുകൾ പിന്നോട്ട് വെക്കുന്നത് എനിക്ക് കാണാൻ കഴിയും. പറഞ്ഞു, ഞാനാകുന്നവൻ ഞാനാകുന്നു. അബ്രഹാം ജനിച്ചതിന് മുമ്പേ ഞാനുണ്ട്. അത് ഒരു കത്തുന്ന തീയായിരുന്നു, ആ കുറ്റിക്കാട്ടിലുണ്ടായ അഗ്നിസ്തംഭം. അവൻ മരിക്കുകയും 3 ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ശൗൽ തന്റെ വഴിയിൽ അവനെ കണ്ടുമുട്ടിയപ്പോൾ അവൻ അഗ്നിസ്തംഭത്തിലേക്ക് തിരികെ മടങ്ങുകയും ചെയ്തിരുന്നു. അവൻ പറഞ്ഞു, ഞാൻ ദൈവത്തിൽ നിന്ന് വന്നിരിക്കുന്നു, ഞാൻ ദൈവത്തിങ്കിലേക്ക് പോകുന്നു. പത്രോസ് തടവറയിലായിരുന്നപ്പോൾ ആ അഗ്നിസ്തംഭം അവിടേക്ക് അകത്തേക്ക് കടന്നു വന്നു. വാതിലുകൾ തുറന്ന് അവനെ പുറത്തെടുത്തു കൊണ്ടുപോയി. അത് ശരിയാണ്. ആ അഗ്നിസ്തംഭം അവരെ എങ്ങോട്ടാണ് നയിച്ചത്? ഇപ്പോൾ ഓർക്കുക, മോശ അഗ്നിസ്തംഭമായിരുന്നില്ല, അവൻ അഗ്നിസ്തംഭത്തിന് കീഴിൽ അഭിഷിക്തനായ നേതാവായിരുന്നു. അഗ്നിസ്തംഭം അവന്റെ സന്ദേശത്തെ അടയാളങ്ങളും അത്ഭുതങ്ങളും കൊണ്ട് ഉറപ്പിക്കുക മാത്രം ചെയ്തു. അങ്ങനെ ആ അഗ്നിസ്തംഭം ദൈവം അവർക്ക് വാഗ്ദാനം ചെയ്ത ആ ദേശത്തേക്ക് അവരെ നയിച്ചു. അവിടെ അവൻ സ്വയം ഏതെങ്കിലും ഒരു ദിവസം അവരുടെ ഇടയിൽ ജഡമായി തീരുന്നതിനായിരുന്നു. അത് ശരിയല്ലേ? അവർ എന്താണ് ചെയ്തത്? അവർ പിറുപിറുക്കുകയും ഈർഷ്യ പ്രകടിപ്പിക്കുകയും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു. അതൊരു സാധാരണ കുഞ്ഞാടിന്റെ രക്തത്തിന് കീഴിലാണെന്ന് കാണിക്കാനായിരുന്നു. എന്നാൽ ഇത്തവണ ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ, നമ്മുടെ ഇടയിൽ നാം കാണുന്ന അഗ്നിസ്തംഭം, ഈ അഗ്നിസ്തംഭം നമ്മെ ആയിരം ആണ്ട് വാഴ്ചക്കാലത്തേക്ക് നയിക്കും. അവിടെ ഈ പുറപ്പാടിന് ശേഷം മഹത്തായ ആയിരം ആണ്ട് വാഴ്ചക്കാലത്തിന് അതിനുവേണ്ടി അവൻ തന്റെ ജനത്തിലേക്ക് മടങ്ങും. അവിടെ നാം അവനോടൊപ്പം നിത്യതയിൽ ജീവിക്കും. അവന്റെ പക്കൽ എല്ലായ്പ്പോഴും പിതാവിന്റെ വചനമുണ്ടായിരിക്കുകയും അത് ശരിയാണെന്ന് എപ്പോഴും തെളിയിക്കുകയും ചെയ്തിരുന്നു. നാം ഒരു പുറപ്പാടിലാണ്, കൂടാതെ ഇവിടം വിടുന്നതാണ്. ഒരു നിമിഷത്തിനുള്ളിൽ തന്നെ നാം ടേപ്പുകൾ നിർത്തുന്നതാണ്. ഓ എന്റെ സുഹൃത്തുക്കളെ, എന്റെ സഹോദരന്മാരെ, ഇവിടെ സന്നിഹിതരായിരിക്കുന്നവരും ഈ ടേപ്പുകൾ കേൾക്കുന്ന രണ്ടു കൂട്ടരും, നിങ്ങളുടെ സഹോദരനെ പോലെയും ദൈവരാജ്യത്തിന്റെ പൗരനുമായി എന്നെ അനുവദിക്കൂ. പുറത്തു വരിക ഈ പുറപ്പാടിലേക്ക്, കാരണം ഇതിന് പിന്നിലായി ശേഷിക്കുന്നതെല്ലാം മൃഗത്തിന്റെ അടയാളം വഹിക്കും. ബാബിലോണിനെ വിട്ടുപോരുവിൻ, ഈ ആശയക്കുഴപ്പത്തിൽ നിന്ന് വിട്ടുപോരുവിൻ, ഈ സംവിധാനങ്ങളിൽ നിന്ന് വിട്ടുപോരുവിൻ, എന്നിട്ട് ജീവനുള്ള ദൈവത്തെ സേവിക്കുക. അതിനിടയാകട്ടെ, ഈ മഹത്തായ ഉടമ്പടി ദൂതൻ യേശു ക്രിസ്തു ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിച്ചില്ല. ഇപ്പോൾ അവൻ ഒരു അഗ്നിസ്തംഭമാകുന്നു. അതവൻ ഇതിനു മുമ്പായിരുന്ന അതേ രൂപത്തിലായിട്ട് ആദ്യത്തെ ആ പുറപ്പാട് കൊണ്ടുവരികയും രണ്ടാമത്തെ പുറപ്പാട് കൊണ്ടുവരികയും അങ്ങനെ ഇവിടെ ഇതാ അവൻ മൂന്നാമത്തെ പുറപ്പാടിനോടൊപ്പമായിരിക്കുന്നു. ആദ്യത്തെ പുറപ്പാടിൽ അവൻ എന്ത് ചെയ്തു? അവനവരെ ഒരു പ്രാകൃതിക ദേശത്ത് നിന്നും മറ്റൊരു പ്രാകൃതിക ദേശത്തേക്ക് കൊണ്ടുവന്നു. രണ്ടാമത്തെ പുറപ്പാടിൽ അവനവരെ ഒരു ആത്മീയ അവസ്ഥയിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ ആത്മീയ സ്നാനത്തിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ അവനവരെ പരിശുദ്ധാത്മാവിന്റെ ആത്മീയ സ്നാനത്തിൽ നിന്നും നേരെ തിരികെ ആയിരം ആണ്ട് വാഴ്ചക്കാലത്തിന്റെ നിത്യദേശത്തേക്കും അതോടൊപ്പം ആ മഹത്തായ പരലോകത്തേക്കും കൊണ്ടുവരുന്നു. അതേ അഗ്നിസ്തംഭം, അതേ അഭിഷിക്ത സംവിധാനത്തിലൂടെ അതേ ദൈവം അതേ കാര്യങ്ങളെ ചെയ്യുന്നു. കൂടാതെ ആദ്യത്തേത് പ്രഖ്യാപിച്ച അതേ വചനം രണ്ടാമത്തേത് പ്രഖ്യാപിച്ചിരിക്കുന്നു. രണ്ടാമത്തേത് പ്രഖ്യാപിച്ച അതേ വചനം തന്നെ മൂന്നാമത്തേത് പ്രഖ്യാപിച്ചിരിക്കുകയും അങ്ങനെ ഇവിടെ ഇതാ നാം അത് നമ്മുടെ ഇടയിൽ കാണുകയും ചെയ്യുന്നു. പുറത്തു വരിക, ഓ ആ ഇരുട്ടിൽ നിന്നും പുറത്തു വരിക, ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് വരിക, വചനത്തിലേക്ക് വരിക. ആ വചനം ജഡമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അങ്ങനെ ഇപ്പോൾ അവൻ നമ്മുടെ ജഡത്തിലാകുന്നു, നമ്മുടെ ഇടയിൽ വസിക്കുന്നു. പുറത്തു വന്ന് ജീവനുള്ള ദൈവത്തെ സേവിക്കുക. നാം നമ്മുടെ തലകുനിക്കുമ്പോൾ നിങ്ങളുടെ തലകളെ വണങ്ങിക്കൊണ്ട് നിങ്ങളുടെ പ്രാണന്റെ ആഴങ്ങളിൽ നിന്ന്, നിങ്ങളുടെ ഉള്ളിലുള്ള സകലത്തിന്റെയും ആഴങ്ങളിൽ നിന്നും നിങ്ങൾ ഓർക്കാൻ തയ്യാറാണോ? നിങ്ങൾ ലൗകികപരമായ സകല കാര്യങ്ങളും നിർത്തിയിട്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഇപ്പോൾ നിങ്ങൾ അത് അർത്ഥമാക്കുന്നില്ലെങ്കിൽ നിങ്ങളത് ചെയ്യരുത്. എന്നാൽ നിങ്ങളത് അർത്ഥമാക്കുകയാണെങ്കിൽ നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെ, അതായത് നിങ്ങൾക്കിപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നു, യേശു പറഞ്ഞതുപോലെ തന്റെ ശുശ്രൂഷയുടെ അവസാനം ഇപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? അതായത് ഈ കാര്യങ്ങൾ ശരിയാണെന്നും ദൈവത്താൽ ന്യായീകരിക്കപ്പെട്ടതാണെന്നും അങ്ങനെ നാം അവസാന സമയത്ത് എത്തിയിരിക്കുന്നുവെന്നും അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ വാസ്തവമായിട്ടും ക്രിസ്തുവിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അലംഭാവത്തെയും വിഭാഗീയതയുടെ സിദ്ധാന്തങ്ങളെയും ആശയങ്ങളെയും അതോടൊപ്പം ലോകകാര്യങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് ഈ പുറപ്പാടിലേക്ക് വരിക. അനുഗ്രഹിക്കപ്പെട്ട വാഗ്ദത്ത ദേശത്തിനു വേണ്ടി നിങ്ങൾ പൂർണ്ണഹൃദയത്തോടെ അവന് കീഴടങ്ങാനും പുറപ്പാടിലേക്ക് പുറത്തു വരുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കരങ്ങൾ ഉയർത്തുമോ? നിങ്ങൾ പുറത്തു വരാൻ ആഗ്രഹിക്കുന്നുവെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വാസ്തവമായിട്ടും ഉറപ്പാണോ? സ്വർഗീയ പിതാവേ, കൈകൾ ഉയർത്തിയവർ, കർത്താവേ, അവർ ഇപ്പോൾ തന്നെ പുറത്തു വരട്ടെ. വചനത്തിന്റെ വാഗ്ദാന പ്രകാരം പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നീങ്ങാനിടയാകട്ടെ. പിതാവേ, ഞങ്ങളുടെ സഭയിൽ നിന്ന് ഏകദേശം 20 കരങ്ങൾ ഉയർന്നിരിക്കുന്നു എന്ന് ഞാൻ ഊഹിക്കുന്നു. അവർ അത് സംതൃപ്തരായവരും, അതായത് അത് സത്യമാണെന്ന് അറിയുകയും അവർ പുറത്തു വരാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അഥവാ ഉണ്ടായിരുന്നുവെങ്കിൽ ഇസ്രായേലിന്റെ പുറത്തുവരവിന്റെ നാളുകളിൽ 2.5 ദശലക്ഷം ജനങ്ങളിൽ നിന്നും 2 പേർ മാത്രമാണ് ദേശത്ത് പ്രവേശിച്ചത്. യേശു ക്രിസ്തുവിന്റെ നാളുകളിൽ അവിടെ ഏകദേശം 120 പേർ ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ലോകാവസാനത്തിന്റെ നാളുകളിൽ നീ പറഞ്ഞു, ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത് അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. എന്നാൽ നാശത്തിലേക്ക് പോകുന്ന വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ആ വാക്കുകൾക്ക് പരാജയപ്പെടാൻ കഴിയില്ല, അവ നിന്റേതാകുന്നു. ഇപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു, അതായത് നീ ഈ നാഴികയിൽ തന്നെ നിന്റെ പരിശുദ്ധാത്മാവിനാൽ അവരുടെ ഹൃദയങ്ങളെ പരിച്ഛേദന ചെയ്യണമേ. ലോകത്തിലെ എല്ലാ കാര്യങ്ങളും പുറത്തെടുത്തു കളയുക. അവരുടെ കാതുകളെ പരിച്ഛേദന ചെയ്യണമേ. കാരണം അവർക്ക് ദൈവത്തിന്റെ ശബ്ദം വ്യക്തമായി കേൾക്കാനും അത് അവന്റെ വചനത്തിൽ കൂടെയും ഈ ദിവസത്തെ വെളിച്ചത്തിൽ കൂടെയും വിളിക്കുന്നതാകുന്നു. കൂടാതെ കർത്താവെ, ഈ സമാപിപ്പിക്കലിന്റെ അവസാന നാഴികയിൽ അവർ ദൈവത്തിന്റെ മഹത്വം കാണാൻ ഇടയാകുന്നതിന് അവരുടെ കണ്ണുകൾ തുറന്നിരിക്കുവാൻ അനുവദിക്കണമേ. നീ പറഞ്ഞു, പിതാവ് എനിക്ക് തന്നിട്ടുള്ളതെല്ലാം എന്റെ അടുക്കൽ വരും, അവസാന നാളിൽ ഞാൻ അവരെ എഴുന്നേൽപ്പിക്കും. കർത്താവെ, ഇതുവരെ മനസ്സിലാകാത്ത നിരവധി ജനങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കാം. നീ അവരുമായി ഇടപെടാനും എന്നിട്ട് കർത്താവെ അവർക്ക് മറ്റൊരവസരം നൽകുന്നതിനും ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതായത് അവർ അതിനാൽ അത് മനസ്സിലാക്കുന്നതിനിടയാകുകയും നിന്റെ വചനത്തിലൂടെ നീ തന്നെ സംസാരിക്കുന്നത് കേൾക്കാനും നിന്നെ തന്നെ തെളിയിക്കാനും എന്നിട്ട് അതിനുശേഷം ഞങ്ങളോട് അമാനുഷിക ശബ്ദത്തിൽ സംസാരിക്കുകയും അതിനെ തുടർന്ന് ഒരു വ്യാഖ്യാനത്തോടുകൂടെ വേദപുസ്തകത്തിനനുസരിച്ച് നിന്റെ മഹത്തായ പ്രവൃത്തികൾ അത് സത്യമാണെന്ന് തെളിയിച്ചു കാണുന്നതിനും ഇടയാക്കണമേ. ദൈവമേ, നീ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ വചനത്തിന് മേലെയായി എന്നെ തന്നെ സ്വയം കിടത്തുന്നു. ദൈവമേ, ഞാൻ വിചാരിക്കുകയായിരുന്നു വെറും ഒരാഴ്ച മുമ്പ് ഞാനൊരു മരിച്ച മനുഷ്യന്റെ മേലെയായി എന്നെ തന്നെ സ്വയം ഇവിടെ തറയിൽ കിടത്തിയിരുന്നു. ആ മഹാനായ പരിശുദ്ധാത്മാവ് അവനെ ജീവനിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് ഞാൻ കണ്ടിരുന്നു. അവന്റെ കണ്ണുകൾ തലയുടെ പിന്നിലേക്ക് തിരിഞ്ഞ് അവിടെ മരിച്ചു കിടന്നിരുന്നു. വെറും കുറച്ച്, നിന്റെ നാമം വിളിക്കുന്നതിന് വെറും കുറച്ചു നേരം മാത്രം ഞാൻ അദ്ദേഹത്തെ ജീവിച്ചു കണ്ടു. അദ്ദേഹം ഇന്ന് ഇതാ ഇവിടെയായിരിക്കുന്നു ജീവിച്ചുകൊണ്ട്. ഇപ്പോഴും കർത്താവെ, നീ അതേ ദൈവമാകുന്നു. അതായത് പൗലോസ് ആ കുട്ടിയുടെ ശരീരത്തിന്മേൽ സ്വയം കിടന്നപ്പോൾ അത്രയും ദീർഘസമയം അവൻ അപ്പോൾ പ്രസംഗിച്ചിരുന്നത് കേൾക്കുകയായിരുന്നു. അപ്പോൾ ആ മനുഷ്യൻ ആ ജനലിൽ നിന്ന് നിലത്ത് വീണിരുന്നു. നീ അതേ ദൈവം തന്നെ, ജീവിതം യഥാസ്ഥാനത്താക്കാൻ കഴിയുന്നവനാകുന്നു. പിതാവ്, ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. ഒരുപക്ഷെ ഒരാവിശ്വാസി അത് വിശ്വസിച്ചേക്കാൻ ഇടയില്ലെന്നിരിക്കാം. എന്നാൽ കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് അത് തെളിയിച്ചു തന്നിരിക്കുന്നു. ഇപ്പോൾ എന്റെ ഹൃദയത്തിന്റെ ധ്യാനവും എന്റെ മനസ്സിന്റെ ചിന്തകളും എന്റെ ശക്തിയും എല്ലാം ഈ വചനത്തിലേക്ക് ലയിച്ചു ചേരുന്നതിനിടയാക്കണമേ. കർത്താവിന്റെ വചനവും ഞാനും ഒരുമിച്ച് ജനങ്ങളോടൊപ്പം ദൈവരാജ്യത്തിലേക്ക് അണിനീങ്ങാനിടയാകട്ടെ. കർത്താവ്, ഇത് അനുവദിച്ചറിയണമേ. ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങളുടെ രോഗങ്ങളെ സുഖപ്പെടുത്തണമേ. ഞങ്ങളെ അങ്ങയുടെ രാജ്യത്തിന്റെ പ്രജകളാക്കണമേ. അങ്ങനെ ഇപ്പോൾ അവർ കടന്നുപോകുമ്പോൾ കർത്താവെ, കുളം തുറക്കപ്പെട്ടിരിക്കുകയും വെള്ളം തയ്യാറായിരിക്കുകയും ചെയ്യുന്നു. സ്നാനം ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. ഞങ്ങൾ ഓർക്കുന്നു, ഇതേ സുവിശേഷം തന്നെ പ്രസംഗിച്ചപ്പോൾ വേദപുസ്തകം പറയുന്നു, അവന്റെ വാക്ക് കൈക്കൊണ്ടവരെല്ലാം സ്നാനമേറ്റു. കർത്താവ്, ഇവിടെ തുവാലകൾ കിടക്കുന്നു, അതിനെ രോഗികളുടെ സൌഖ്യത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. പിന്നെ എപ്പോഴായാലും ഞങ്ങളുടെ ശുശ്രൂഷകൾ ദീർഘമേറിയതാണ്, വരച്ചെടുത്തതാണ്. കാരണം നാഴിക വളരെ താമസിച്ചിരിക്കുന്നു. വചനം വിതയ്ക്കാൻ അവിടെ ഭൂമിയുള്ളപ്പോൾ നാം വചനമിട്ടിരിക്കണം. കാരണം തണുത്ത ശൈത്യകാലം വരാനിരിക്കുന്നു. നാം അത് കാണുന്നു. ഇലകൾ പൊഴിയുന്നു. ശീതകാലം അടുത്തിരിക്കുന്നെന്ന് നമുക്കറിയാൻ കഴിയും. നാം ഉപരിതലത്തെ മാന്തി കുടിക്കുകയും വിത്ത് കുഴിച്ചിടുകയും വേണം. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു, സ്വർഗ പിതാവേ, നീ എല്ലാ ഹൃദയങ്ങളോടും സംസാരിക്കണമേ. കൂടാതെ വേദപുസ്തകം പറയുന്നു, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ എല്ലാം സ്നാനമേറ്റു. അങ്ങനെ കർത്താവ്, ഇപ്പോൾ ഇവിടെ വിശ്വസിക്കുന്നവരായി അനേകരുണ്ടെങ്കിൽ, എന്നാൽ അങ്ങയുടെ പ്രിയപ്പെട്ട കുഞ്ഞായ യേശുവിന്റെ നാമത്തിൽ ഇതുവരെയും സ്നാനം കഴിച്ചിട്ടില്ല, അവർ ഇന്ന് രാവിലെ മധുരമായും വിനീതരായും അവരുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ലോകത്തിന്റെ കാര്യങ്ങളിലേക്ക് മരിക്കുന്നതിനും യേശു ക്രിസ്തുവിന്റെ നാമമെടുക്കുന്നതിന് അടക്കപ്പെടുകയും ചെയ്യുന്നതിനും പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ ഇനിയും മുതൽ ദൈവഭക്തിയോടെ ജീവിക്കാനും ഇടയാക്കണമേ. കർത്താവെ, ഈ ഉദ്ദേശത്തിനായി ഞങ്ങൾ അവരെ ഇപ്പോൾ നിനക്ക് സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇപ്പോൾ നാം സഹോദരൻ നെവിലിന് ഈ ശുശ്രൂഷയെ തിരികെ കൈമാറുന്നു. സ്നാന ശുശ്രൂഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ളത് എന്തായിരുന്നാലും പറയട്ടെ. അതുകൊണ്ട് ഇന്ന് രാത്രി 7:30 കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഈ മറ്റൊരു സന്ദേശം ടേപ്പ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുവരെയും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.